I say unto thee, take guard over thine heart this day. Search thine heart, O man, and let thy maker search thy thoughts too. And now be this day that I will reveal unto thee things that thou hast never dreamed before. So search thine heart, and trim thy lamp, and be sure that thou hast oil in thy vessel. For thou be that if thou hast no oil, thine ox shall be in vain. But this day I give unto thee another opportunity that thou mayest get oil into thy vessel.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവസന്നിധിയിൽ അവിടുത്തെ വചനത്തിനു ചുറ്റുമായി കൂടി വന്ന് വീണ്ടും കൂട്ടായ്മ ചെയ്തതിന് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തിനായി ഞങ്ങൾ വാസ്തവമായും നന്ദിയുള്ളവരാകുന്നു. ഇന്ന് രാവിലെ സമയം ഞങ്ങളെ സഹായിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും നീ ഞങ്ങളോടൊപ്പമുള്ളതിനാൽ ഞങ്ങൾ അത്രമാത്രം നന്ദിയുള്ളവരാകുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്കായി ഞങ്ങൾ ക്ഷമയാചിക്കുകയും നിന്റെ മഹത്തായ നാമത്തിന്റെ മഹിമയ്ക്കായി ഞങ്ങളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിളക്കുകളിൽ എണ്ണ നിറച്ച് തിരിവെടിപ്പാക്കി കത്തുന്നതിന് ഞങ്ങളെ ഇടയാക്കണമേ. ദൈവത്തിന്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഞാൻ അകത്തേക്ക് കടന്നു വരുമ്പോഴാണ് സന്ദേശം തുടർന്നുകൊണ്ടിരുന്നത് കേൾക്കാനിടയായത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ വിളക്കുകൾ എപ്പോഴും എണ്ണ നിറച്ച് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള കാര്യം സത്യമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ വിളക്കുകൾ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളതുമായി നിങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല. നോക്കൂ, എന്തുകൊണ്ടാണെന്നാൽ തീ വിളക്കിലെ എണ്ണയെ കത്തിയിരിക്കുമ്പോൾ അത് കരിയുണ്ടാക്കുന്നു. അതുകൊണ്ട് ആ കാരണത്താലാണ് നിങ്ങളുടെ വിളക്കിന്റെ തിരി വെടിപ്പാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. കാരണം തിരിയുടെ അറ്റത്ത് കരി പിടിക്കുന്നു. എന്തത്രയും പ്രായമുള്ള നിങ്ങളിൽ വളരെ പേർക്കും അറിയാം, നാം എണ്ണ വിളക്കുകൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് നോക്കൂ, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിയുടെ അറ്റത്ത് കരി പിടിക്കുകയും അത് വെളിച്ചത്തെ തടയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നാം തിരിയുടെ അറ്റത്തെ കരി പിടിപ്പാക്കി യേശുക്രിസ്തുവിലുള്ള പരമവെളിയുടെ ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ ഇതൊരു മഹത്തായതും സുന്ദരവുമായ പ്രഭാതമാകുന്നു. അകത്തും പുറത്തും കൂടാതെ ഈസ്റ്ററിന്റെ കാലം ഇപ്പോൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയുമാകുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം ഇന്ന് രാത്രിയിൽ അവസാനത്തെ മുദ്രയിലേക്ക് എത്തുകയാണ്. ഇത് വളരെ നിഗൂഢമായ ഒരു മുദ്രയാകുന്നു, വളരെ വളരെ നിഗൂഢമായതാകുന്നു. കാരണം ഇതിനെക്കുറിച്ച് തിരുവഴുത്തിൽ ഒരിടത്തും സൂചിപ്പിക്കുകയോ യാതൊരു അടയാളമോ എന്തെങ്കിലും ഒരു പിടികിട്ടുന്നതായ കാര്യമോ പറഞ്ഞിട്ടുപോലുമില്ല. അത് നേരെ സ്വർഗത്തിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇതെനിക്ക് ഒരുവിധം ഒരു കഷ്ടപ്പാടിന്റെ നാഴികയായിരുന്നു. അത് ഒരാഴ്ച മുഴുവനുമായിരിക്കുന്നു. ഇപ്പോൾ ഇത് എന്റെ ആ ഒരു മുറിയിൽ എട്ടാമത്തെ ദിവസമാകുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ഈ അപേക്ഷകളിൽ പലതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്കത് ഒരുവിധം തെരഞ്ഞെടുക്കേണ്ടതായി വന്നിരുന്നു. അവരിൽ പലരും എന്നോട് അഭിമുഖ സംഭാഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. അതിപ്പോൾ തന്നെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, എന്നാൽ ഇപ്പോൾ എനിക്കതിന് കഴിയുന്നില്ല. കാരണം ഈ ആഴ്ച മുഴുവൻ കർത്താവിന്റെ ഹിതം വെളിപ്പെട്ട് കിട്ടുന്നതിനായി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, നിങ്ങളത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കൂടിക്കാഴ്ച കൂടിയായാൽ പിന്നെ അത് നമ്മെ ആ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു വശത്തായുള്ള ഏതെങ്കിലും ചില കാര്യങ്ങളിലേക്ക് വലിച്ചു മാറ്റിയെന്നിരിക്കാം. അതിനുശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാകുന്നു. അത് ദർശനങ്ങളും കാര്യങ്ങളുമാകുന്നു. നിങ്ങൾ വ്യത്യസ്തമായി അത് പഠിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി വ്യത്യസ്തമായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അത് വേദപുസ്തകം അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയായിരിക്കും ആറ്റരികത്ത്. നോക്കൂ, ഒരേ വെള്ളം തന്നെയാകുന്നു. എന്നാൽ അതിൽ നിന്നും ഈ ഒരു വഴിക്കും ആ ഒരു വഴിക്കും മറ്റൊരു വഴിക്കുമായി വെള്ളത്തിന്റെ ചാലുകൾ വരുന്നു. അത് ഏത് ചാലിൽ നിന്നുമാണെന്നുള്ളത് അതിനെ ആശ്രയിക്കുന്നു. ഇത് ഒരേ ആത്മാവ് തന്നെയാകുന്നു. പൗലോസ് 1 കൊരിന്ത്യർ 12 അതേ കാര്യത്തെക്കുറിച്ച് പറയുന്നു, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ ആത്മാവ് ഒന്നത്രേ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു വരികയുമാണ്. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ തുടർന്ന് മുൻപോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ ഹൃദയം എന്താണ് ഈ മുദ്രകളെന്ന് ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചിരിക്കുകയാണ്. അവരുടെ ശ്രദ്ധ എന്താകുന്നു ഇത് എന്നതിലാകുന്നു. ഓരോ രാത്രിയും ഞാനിവിടെ വരുമ്പോൾ അത് അത്രയും അധികം മാനസിക സംക്ഷോഭമുണ്ടായിട്ട് അത് ശാന്തമാകുന്നതുവരെ എനിക്ക് മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുകയും അതൊരുവിധം ശാന്തമായി കഴിയുമ്പോൾ നോക്കൂ, പിന്നെ പരിശുദ്ധാത്മാവ് ആ മുദ്ര തുറക്കുകയുമാണ്. അതിനുശേഷം എനിക്കത് ഇപ്രകാരം ഓരോ രാത്രിയും ചെയ്യേണ്ടിയിരുന്നു. അത് കഴിഞ്ഞ് നാം അത് രോഗശാന്തിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് മാറ്റുന്നു. നോക്കൂ, ജനങ്ങളെല്ലാം ഒരേ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാകുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് അത് മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പ്രയാസമാണ്. അതിനുശേഷം നിങ്ങളുടെ ഇടയിൽ തന്നെയും ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതായി അറിയുകയും നോക്കൂ, ഞാനതറിയുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കറിയാം. നോക്കൂ, നിങ്ങളത് കാണുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, അപ്രകാരം നിങ്ങൾ പറയുന്നത് ഒരു കഠിനമായ കാര്യമാണ്, എനിക്കതറിയാം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയട്ടെ. ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാത്രമായി ടേപ്പ് ചെയ്യപ്പെടുന്നതായി ഞാൻ കരുതുന്നു. എന്നാൽ ഞാനിത് പറയട്ടെ, നോക്കൂ, നിങ്ങളത് ഗ്രഹിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ ഗ്രഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമല്ല. അതുകൊണ്ട് എന്തെങ്കിലും വ്യാഖ്യാനം നടത്താൻ ശ്രമിക്കരുത്. നോക്കൂ, നിങ്ങളുടെ വ്യാഖ്യാനം അതിലേക്കിടാൻ ശ്രമിക്കുകയരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അത്രയും ദൂരത്താകുക മാത്രം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മുമ്പാകെ ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നുവെങ്കിൽ, എന്റെ ഉപദേശം സ്വീകരിക്കുക. ആ വെളിപാടുകളെയും അതോടൊപ്പമുള്ള കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ ദീർഘസമയമായി നിങ്ങളോടൊപ്പമായിരിക്കുകയും അവ എല്ലായ്പ്പോഴും ശരിയായും ഇരിക്കുന്നു. അതിനെ രണ്ടു മടങ്ങായി തെളിയിക്കുന്നതിന് അത് വചനവുമായി ഒത്തുപോകുകയും ചെയ്യുന്നു. നോക്കൂ, അതുകൊണ്ട് അത് യഹോവായ പ്രകാരം അരളി ചെയ്തതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അത് കൃത്യമാകുന്നു. അത് നിങ്ങൾക്ക് തെളിയിച്ചിരിക്കുന്നു. നിങ്ങളുടെ സഹോദരൻ എന്ന രീതിയിൽ എന്റെ ഉപദേശം കൈക്കൊള്ളുക. നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനം ഒരു കാര്യത്തിനും നൽകരുത്. നിങ്ങളൊരു നല്ല ക്രിസ്തീയ ജീവിതം തുടർന്ന് ജീവിക്കുക. കാരണം നിങ്ങൾ സ്വന്തം വ്യാഖ്യാനം നൽകുമ്പോൾ യഥാർത്ഥമായതിൽ നിന്നും നിങ്ങൾ തന്നെ സ്വയം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വഴിയെ അതിൽ നിന്നും അകറ്റുക മാത്രം ചെയ്യുന്നു. ചില നിഗൂഢ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ബോധവാന്മാരാണല്ലോ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാനിത് വെറുതെ പറയുകയല്ല. അതെന്താണെന്ന് എന്നെ അറിയാനിടയാക്കിയത് ദൈവകൃപയാകുന്നു. അത് മഹത്തായ ഒരു കാര്യമാകുന്നു. അതിപ്പോൾ പോയി കഴിഞ്ഞിരിക്കുകയും നിങ്ങൾക്കത് കാണുന്നതിനു വേണ്ടി ഈ ലോകത്തിൽ യാതൊരു വഴിയുമില്ല. ഇത് ഞാൻ, എന്നാൽ അവൻ എന്നെ സഹായിക്കട്ടെ. ഈ വേദപുസ്തകം എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അതെന്താണെന്ന് ഞാൻ അറിയുന്നു. ഞാനത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യാതൊരു വ്യാഖ്യാനവും അതിന് നൽകാൻ ശ്രമിക്കരുത്. എന്നാൽ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ എന്നെ വിശ്വസിക്കുക. നോക്കൂ, നാം ഒരു മഹത്തായ നാഴികയിലാണ് ജീവിക്കുന്നത്. നാം ജീവിക്കുന്നത് അതുപോലെയുള്ള ഒരു സമയത്തായിട്ട്. ശരി, ഇപ്പോൾ നിങ്ങൾ താഴ്മയുള്ള ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സഹമനുഷ്യരോട് ആത്മാർത്ഥതയുള്ളവരായി ജീവിക്കുകയും നിങ്ങളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളതിനെ എന്തെങ്കിലും നിഗൂഢമായതാക്കുകയും യഥാർത്ഥമായ ദൈവത്തിന്റെ പദ്ധതിയെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇന്നലെ ഉച്ചയ്ക്ക് എന്റെ മുറിയിൽ സംഭവിച്ചതായ ചില കാര്യങ്ങൾ എനിക്കത് ഒരിക്കലും വിട്ടുകളയാൻ സാധ്യമാകുന്നതല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഏകദേശം 2 ആഴ്ച മുമ്പ് ചില കാര്യങ്ങൾ സംഭവിച്ചു. അതും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കതിൽ നിന്നും ഒരിക്കലും മാറാൻ കഴിയില്ല. നോക്കൂ, അതുകൊണ്ട് ഇപ്പോൾ സഭ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. അതിനാൽ യാതൊരു വിധത്തിലുമുള്ള വ്യാഖ്യാനവും ഒരു കാര്യത്തിനും നൽകരുത്. നോക്കൂ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുക. നിങ്ങളുടെ സഭയിൽ പോകുക. നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു യഥാർത്ഥ വെളിച്ചമായിരിക്കുക. ക്രിസ്തുവിനു വേണ്ടി എരിഞ്ഞുകൊണ്ട് നിങ്ങൾ അവനെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന് പറയുക. ജനങ്ങളോടുള്ള നിങ്ങളുടെ സാക്ഷ്യം എപ്പോഴും സ്നേഹത്തോടു കൂടിയതായിരിക്കാൻ ഇടയാക്കുക. നോക്കൂ, കാരണം അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ സ്വയം മറ്റു ചില കാര്യങ്ങളിലേക്ക് തിരിഞ്ഞുപോകുകയും പിന്നെ നിങ്ങൾ യഥാർത്ഥ പാതയിൽ നിന്നും അകന്നു പോകുകയും ചെയ്യുന്നു. നോക്കൂ, എപ്പോഴെങ്കിലും നിങ്ങൾ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നോക്കൂ, അതുകൊണ്ട് യാതൊരു വ്യത്യാസവും കൊടുക്കാൻ ഒരിക്കലും 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 ശ്രമിക്കരുത്. പ്രത്യേകിച്ചും ഇന്ന് രാത്രിയിൽ മുദ്ര നിങ്ങളുടെ മുമ്പിലായി തുറന്നു വന്നു കഴിയുമ്പോൾ നോക്കൂ, നിങ്ങളത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ താഴ്മയുള്ളവരായി മുമ്പോട്ട് തുടർന്നുകൊണ്ട് ഈ സാധാരണമായ സന്ദേശവുമായിട്ട് നേരെ മുമ്പോട്ട് പോകുക. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയായിരിക്കെ അപ്രകാരം ചെയ്യുന്നതിൽ ശരിയാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പോലെ ഇവിടേക്ക് നോക്കുക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാം. ശരി, എന്തുകൊണ്ട് എനിക്കതിന് കഴിഞ്ഞുകൂടാ? എനിക്കും അത് വേണ്ടതാകുന്നു. ഇല്ല, ഇപ്പോൾ അത് ചെയ്യരുത്. ഓർക്കുക, ഞാൻ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ഇത് പറയുകയാണ്. നോക്കൂ, നിങ്ങളിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് കേൾക്കുക. നോക്കൂ, മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഇതൊരു തൂണാകുന്നു. ഇതിനെ നമുക്ക് ഒരു കേൾക്കലിന്റെ തൂണ് എന്ന് വിളിക്കാം. നോക്കൂ, അതിലൊരു റേഡിയോ ഉണ്ടായിരിക്കുകയും നോക്കൂ, അതിൽ കൂടെ മുന്നറിയിപ്പും അതുപോലെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയും. അത് നിങ്ങളുടെ കയ്യിലൊരു വാൾ പോലെയായിട്ട് നോക്കൂ, അതിന് തിന്മയായ കാര്യങ്ങളിൽ നിന്ന് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിന്റെ സന്ദേശത്തെ മാത്രം എടുക്കാൻ കഴിയും. നോക്കൂ, എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു സാധാരണപ്പെട്ട മനുഷ്യന് വളരെയധികം മതവിശ്വാസ കൂട്ടങ്ങളും വിഭാഗങ്ങളും ആത്മാവിന്റെ ഒരു ചെറിയ ചൊരിയിൽ ഉയർന്നു വന്നിട്ട് ജനങ്ങൾ അതിന്മേൽ ഒരു കൂട്ടം കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പുറത്തുപോയി മറ്റൊരു ചെറിയ നീക്കത്തിന് ആരംഭപ്പെടുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കരുത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓർക്കുക, നിങ്ങളായിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, കർത്താവ് കാണിച്ചിട്ട് ഇല്ല, ഇപ്പോൾ സൂക്ഷിച്ചായിരിക്കും. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ കാണിക്കട്ടെ. നോക്കൂ, ഈ മുറിയിൽ ഇപ്പോൾ തന്നെ 10,000-ത്തോളം ശബ്ദങ്ങൾ ഉള്ളതായി നിങ്ങൾക്കറിയാമോ? അക്ഷരാർത്ഥത്തിൽ അത് ജനങ്ങളുടെ ശബ്ദം, റേഡിയോയുടെ ഇലക്ട്രോണിക് തരംഗങ്ങളിൽ കൂടെ വരുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് അവയെ കേൾക്കുന്നില്ല? അതും ശബ്ദങ്ങളാണ്, ശരിയല്ലേ? അവ ഈ മുറിയിൽ കൂടെ തരംഗങ്ങളായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മുറിയിൽ കൂടെ തന്നെ ജനങ്ങളുടെ രൂപങ്ങളും ശരീരങ്ങളും എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയല്ലേ? ശരി, എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവരെ കാണുന്നില്ല? നോക്കൂ, അവർ ഇവിടെ തന്നെ ആയിരിക്കുന്നു. അവരുടെ യഥാർത്ഥ ശബ്ദം എന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ തന്നെയാകുന്നു. ശരി, എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല? നോക്കൂ, അത് വെളിപ്പെടുന്നതിന് മുമ്പായിട്ട് ആദ്യം അതിന് എന്തിലെങ്കിലും പോയി പതിക്കേണ്ടത് ആവശ്യമാകുന്നു. നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ യാതൊന്നും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമാണെങ്കിൽ അവനത് നിങ്ങളുടെ അടുക്കൽ അയച്ചു തരും. നോക്കൂ, അതുകൊണ്ട് യാഥാർത്ഥ്യമായി പരമാർത്ഥതയോടെ ഇപ്പോൾ ഉറച്ചു നിൽക്കുക, മുറുകെ പിടിച്ചുകൊള്ളുക. എന്തോ സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുക. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നിങ്ങളെ തന്നെ സ്വയം ഒരു വിചിത്ര ക്രിസ്ത്യാനിയായി പെരുമാറാനിടയാക്കരുത്. കാരണം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ദൈവത്തിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇതാ മൂന്നാമത്തെ വലിയാകുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളത് മനസ്സിലാക്കേണ്ടതായിരുന്നു. നോക്കൂ, അതുകൊണ്ട് ഇപ്പോൾ ഓർക്കുക, മറ്റ് രണ്ട് വലികളിലും കപടമായ അനുകരണം ഉണ്ടായതുപോലെ ഇതിൽ അതുപോലെ ഒരു അനുകരണം ഉണ്ടായിരിക്കില്ല. നോക്കൂ, അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്രയുമാകുന്നു. അത്രമാത്രം ഓർത്തുകൊള്ളുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ മുറിയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തോ ചില കാര്യമുണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മുറിയിൽ ദൂതന്മാരുണ്ട്, ദൈവത്തിന്റെ ശബ്ദമുണ്ടായിരിക്കുന്നു. നോക്കൂ, എന്നാൽ നിങ്ങൾക്കെങ്ങനെ? നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രകൃതിയാതീതമായ ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാധിയിൽ കൂടെ അയക്കാതെ അത് കേൾക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആത്മീയമായ ശബ്ദം നിങ്ങൾക്ക് എങ്ങനെ കേൾക്കാൻ കഴിയും? ഇപ്പോൾ ആരോ ഈ മുറിയിൽ ഒരു പ്രത്യേകമായ പാട്ട് പാടുന്നുവെന്ന് നിങ്ങൾക്ക് കപടമായി വിശ്വസിപ്പിച്ചേക്കാൻ കഴിഞ്ഞെന്നിരിക്കാം. നോക്കൂ, അവരിവിടെ ഉണ്ടായിരിക്കെ പോലുമില്ല. എന്നാൽ അത് ചെന്ന് പതിക്കേണ്ടതായ ആ സ്ഫടികത്തിൽ അത് യഥാർത്ഥമായി ചെന്ന് പതിയുമ്പോൾ അത് അതിന്റെ ശരിയായ വ്യാഖ്യാനം നൽകുകയും കാണിക്കുകയും ആ ചിത്രത്തെ കാണിച്ചുകൊണ്ട് അതിനെ ശരിയാണെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അത് സത്യമായ വചനത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ അത് ശരിയാണെന്ന് സ്വയം ന്യായീകരിക്കുകയും സ്വയം കാണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായോ? ശരി, ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരുവട്ടം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പുസ്തകത്തിന്റെ മൂടി തുറന്ന് ആത്മീയ മണ്ഡലത്തിൽ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളെ തിരികെ നൽകാൻ ശ്രമിച്ചുകൊണ്ട് ഭൗതിക പ്രകാരമായി ആരംഭിക്കാൻ പോവുകയാണ്. ദൈവമേ, ഈ ചോദ്യങ്ങൾക്ക് ശരിയായ വ്യാഖ്യാനം നൽകാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ജനങ്ങൾക്ക് സഹായകരമായി തീരാൻ ഇടയാക്കണമേ. ആ കാര്യങ്ങൾ അവർക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. ദൈവമേ, നീ എനിക്ക് അതിനുള്ള അറിവ് നൽകിയിട്ട് ഞാനത് നിന്റെ ജനങ്ങൾക്ക് അയച്ചു കൊടുക്കാനും അതിനാൽ അവരത് മനസ്സിലാക്കാനും ഇടയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവമഹത്വത്തിനും ബഹുമാനത്തിനുമായി ജീവിക്കാൻ ഇടയാക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഓർത്തു ഇവിടെ ഇരിക്കുന്ന ഈ സാധനം ടേപ്പുകളെ നിയന്ത്രിച്ചിരുന്നുവെന്ന്. എന്നാൽ അത് അങ്ങനെയായിരുന്നില്ല. നോക്കൂ, ഇതൊരു മേശവിളക്കാകുന്നു. ടേപ്പ് നിയന്ത്രിക്കുന്ന ആളും ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. അവിടെയുള്ള മുറിയിൽ ആ റെക്കോർഡ് ചെയ്യുന്ന മുറിയിലുള്ള സഹോദരന്മാരോട് ടേപ്പുകൾ എപ്പോൾ നിർത്തണമെന്ന്, എപ്പോൾ ആവശ്യമില്ല എന്നും ആംഗ്യം കാണിച്ച് പറയുന്നതിനായി എന്നോട് പറയപ്പെട്ടിരുന്നു. നോക്കൂ, ഈ ടേപ്പുകൾക്ക് എല്ലായിടത്തുമായിട്ട് ഒരു സാർവലൗകികമായ ശുശ്രൂഷയാണുള്ളത്. നോക്കൂ, എല്ലായിടത്തുമാകുന്നു. ഇത് എല്ലാവിധ ഭാഷകളിലുമായിട്ട് എല്ലായിടത്തേക്കും പോകുന്നു. അതുകൊണ്ട് നാം ഇവിടെ പറയുന്നതായ കാര്യങ്ങൾ അതിലുണ്ടായിട്ട് അത് നാം മറ്റുള്ള സ്ഥലങ്ങളിൽ പറയുന്നില്ല. നോക്കൂ, ആ കാരണത്താലാണ് നാം ആ കാര്യങ്ങളെ ടേപ്പ് ചെയ്യുന്നത് നിർത്തുവാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് തികച്ചും ശരിയായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടിപ്പോൾ ഇതിനുത്തരമായിട്ട് അവയിൽ കൂടുതൽ ചോദ്യങ്ങളും പുറത്തുള്ളതായിട്ട് ചില ചോദ്യങ്ങൾ സന്ദേശത്തെ പോലും സംബന്ധിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മുദ്രകളെ സംബന്ധിച്ചിട്ടുള്ളതോ അല്ല. എന്നിരിക്കലും ഞാൻ അവയ്ക്ക് ഉത്തരം നൽകാൻ പോവുകയാണ്. അതവരോട് പറഞ്ഞിരുന്ന പ്രകാരം അവയെല്ലാം എനിക്ക് നൽകിയിരിക്കുന്നു. അവയിൽ കൂടുതൽ ചോദ്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ പങ്കും രോഗികളും പീഡിതരായവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അപേക്ഷകളാകുന്നു. അങ്ങനെ വ്യത്യസ്തമായ പല കാര്യങ്ങളുമായി അത് തുടരുകയും അതിനാൽ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതുമായിട്ട് അത് സംബന്ധപ്പെടുന്നില്ല. അതിനുശേഷം മറ്റു ചില ചോദ്യങ്ങളുടെ ഒരു കൂട്ടം വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചും തിരുവെഴുത്തും അതുപോലെയുള്ള കാര്യങ്ങളും അടങ്ങിയത് എനിക്ക് നൽകിയിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടത്രയും സമയം കിട്ടുമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കഴിയുന്നതിന്റെ പരമാവധി അതിനുത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊരു തെറ്റുവരുത്തിയാൽ അതൊരു തെറ്റുവരുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടിയല്ല എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും നന്നായി അനുഭവപ്പെടുന്നുണ്ടോ? ആമേൻ. ഇതങ്ങനെ ആയിരിക്കുന്നില്ലേ? ക്രിസ്തുവിൽ നമുക്കുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് എത്ര അത്ഭുതകരമായ സ്ഥലമാകുന്നു, എത്ര അത്ഭുതകരമായ സമയമാകുന്നു. ഈ പ്രാർത്ഥനാ കൂടാരത്തിന്റെ പ്രസംഗപീഠത്തിന്റെ പിന്നിൽ ഇന്നുവരെയും ഞാൻ നിന്നിട്ടുള്ള എന്റെ ശുശ്രൂഷയുടെ ഇതുവരെയുള്ള കാലത്തിനിടയിൽ ഞാൻ ഒരിക്കലും ഈ സമയത്തായിരുന്നതുപോലെയുള്ള ദൈവിക മണ്ഡലത്തിലും ആത്മീക മണ്ഡലത്തിലുമായി ഞാൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. ഇതിനേക്കാളും ഉപരിയായി എന്റെ ശുശ്രൂഷയുടെ ഏതെങ്കിലും സമയത്തോ ഏതെങ്കിലും യോഗത്തിലോ സ്ഥലത്തോ ഇതുപോലെ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. മിക്കവാറും അത് ദൈവിക രോഗശാന്തിയിലാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത് അതേ ആത്മാവിനാൽ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതാകുന്നു. അതേ ആത്മാവ് തന്നെ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ സ്വയം തനിയായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുകയും കൂടാതെ ഭക്ഷണത്തിനായി ഒരിടത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായിട്ട് ഇത് വാസ്തവമായിട്ടും ഒരു മഹത്തായ സമയമായിരിക്കുന്നു. ഇപ്പോൾ രാവിലെ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ നമുക്ക് സമയം ലഭിക്കുന്ന പക്ഷം ചോദ്യോത്തരങ്ങളുടെ സമയം അധികം ദീർഘിച്ചു പോകുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഇന്ന് രാവിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് എനിക്ക് തനിയെ കഴിയേണ്ടതായിട്ടുണ്ട്. നോക്കൂ, മനുഷ്യ മനസ്സിന് അത്രയുമേ താങ്ങാൻ കഴിയുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു മണിക്കൂർ നേരം ഇരുന്ന് മന്ദമായ അവസ്ഥയിലായിട്ട് നേരെ നിങ്ങളുടെ മുമ്പിൽ അഗ്നിസ്തംഭം തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കത്രയും ദീർഘസമയം നിൽക്കുവാൻ കഴിയുകയില്ല. നോക്കൂ, മനുഷ്യന് അത് കഴിയുകയില്ല, അത് താങ്ങുവാൻ കഴിയുകയില്ല. അതുകൊണ്ടിപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നന്നായത് തന്നെയാകുന്നു. അതിനുവേണ്ടി ജനങ്ങൾ ഉപയോഗിക്കുന്ന അവരുടെ വിവേകത്തെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഇപ്പോൾ ഒന്നാമത്തേതിനുവേണ്ടി തുടങ്ങാം. ഞാൻ അവ എല്ലാത്തിനും മറുപടി പറയാൻ ശ്രമിക്കുന്നതാണ്. ഞാനത് ശരിയായി പറയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് അതിനൊരു വ്യത്യസ്തമായ വ്യാഖ്യാനമുണ്ടായിട്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കൊള്ളാം, നേരെ അതുമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. അത് കുഴപ്പമുണ്ടാക്കിയില്ല. കാരണം ഈ ചോദ്യങ്ങളിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ എണ്ണത്തിലധികം ചോദ്യങ്ങൾ രക്ഷയെക്കുറിച്ച് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ടുള്ളതല്ല. മിക്ക ചോദ്യങ്ങളും കൂടുതലായും മറുവശത്തായുള്ള കാര്യങ്ങളും സഭമേഖങ്ങളിൽ എടുക്കപ്പെടുന്നതിനെക്കുറിച്ചുമായിരിക്കുന്നു. അതുകൊണ്ട് നോക്കൂ, ഇവിടെയുള്ള ചോദ്യങ്ങൾ വരുവാനുള്ള കാര്യങ്ങളെയും മറ്റു ഭാഗങ്ങളിലായി സംഭവിക്കാനുള്ള കാര്യങ്ങളെയും കുറിച്ചാകുന്നു. കാരണം നാം ഇപ്പോൾ തിരുവെഴുത്തിലെ നമ്മുടെ പഠനത്തിൽ സഭാകാലഘട്ടങ്ങൾക്കും അപ്പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. നാം അതിനും അപ്പുറത്തായിട്ട് 144,000 പേരെ വിളിച്ചു വേർതിരിക്കുന്ന സമയത്തോട് അടുത്തിരിക്കുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മത്തായി 25 പറയപ്പെട്ടിരിക്കുന്ന 5 ബുദ്ധിയുള്ള കന്യകമാർ മണവാട്ടിയുടെ ശുശ്രൂഷകരാണോ അതോ അവർ മണവാട്ടിയാണോ? ഈ 5 ബുദ്ധിയുള്ള കന്യകമാരും മണവാട്ടിയുടെ ശുശ്രൂഷകരാണെങ്കിൽ മണവാട്ടി എവിടെയാണ്? നോക്കൂ, ഇപ്പോൾ എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ച് ഈ 5 കന്യകമാർ, അവർ 10 പേരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ പുറപ്പെട്ടു പോയത്. നോക്കൂ, ഇവിടെ ഇത് ഒരു പ്രതിരൂപമാണ് അല്ലെങ്കിൽ ഒരു ഉപമയാണ്. നോക്കൂ, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നോക്കൂ, അവർ 10 പേരായിരുന്നു. തീർച്ചയായും അവർ 10 പേരിലും അധികമാകുന്നു. അതൊരു സംഖ്യ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് മാത്രമാകുന്നു. എന്നാൽ അവിടെ ബുദ്ധിയുള്ള കന്യകമാർക്ക് അവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. അതുകൊണ്ട് മത്തായിയിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ പത്ത് പേർ, ആ വ്യക്തിയുടെ ചോദ്യം ഇതാകുന്നു, അവിടെയുള്ള ആ പത്ത് പേർ അർത്ഥമാക്കുന്നത് അല്ല, അഞ്ചു പേർ എന്നതാണ് ശരി, അത് അഞ്ചു പേരാകുന്നു. നോക്കൂ, അവർ അഞ്ചു പേർ മാത്രമാണോ? അല്ല, അങ്ങനെയല്ല അത് അർത്ഥമാക്കുന്നത്. നോക്കൂ, ഇതാ കന്യകമാരുടെ ഒരു പ്രതിരൂപം മാത്രമാകുന്നു. അത് വിളക്കിൽ എണ്ണയുമായി പുറപ്പെട്ടു പോയ കന്യകമാരായിരുന്നു. അവർ മണപാട്ടിയുടെ ഒരു ഭാഗം മാത്രമാകുന്നു. എന്റെ അറിവിനനുസരിച്ച്, കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ അവസാന യാമത്തിലെ കന്യകമാരായിരുന്നു. യാമങ്ങളിൽ കൂടി കടന്നു വരുമ്പോൾ അവിടെ ഏഴ് യാമങ്ങളാണ് കടന്നു കഴിഞ്ഞിരുന്നത്. ഏഴാമത്തെ യാമത്തിൽ അത് അർദ്ധരാത്രിയുടെ നാഴികയായിട്ട് ഇപ്പോൾ നാം അതിലേക്ക് മുന്നിട്ട് കൊണ്ടിരിക്കുന്നത് പോലെയാകുന്നു. നോക്കൂ, ഇപ്പോൾ ഈ അർദ്ധരാത്രിയുടെ യാമത്തിൽ ഈ കന്യകമാർ എഴുന്നേറ്റിട്ട് വിളക്ക് വെടിപ്പാക്കി അകത്ത് പ്രവേശിച്ചു. അപ്പോൾ ഉറങ്ങിപ്പോയ കന്യകമാർ. ഇപ്പോൾ ഈ ഭാഗത്ത് ഇവിടെയുള്ള ഈ അഞ്ച് എന്നതാണോ ഈ ചോദ്യത്തിന്റെ അർത്ഥമെന്നാണെങ്കിൽ, അവിടെ അഞ്ചു പേർ മാത്രമാണോ ഉണ്ടായിരുന്നത് എന്ന് അർത്ഥമാക്കുന്നെങ്കിൽ, നമുക്കിവിടെ വളരെയധികം ചോദ്യങ്ങൾ 7000 പേരെക്കുറിച്ചും മറ്റുമായി ധാരാളമായിട്ട് ഇവിടെയുണ്ട്. ഇപ്പോൾ അതൊരു പ്രതിരൂപം മാത്രമായിട്ട് അത് അവരുടെ ഒരു ഭാഗം മാത്രമാകുന്നു. ഈ അന്ത്യകാലഘട്ടമായ ഏഴാമത്തെ യാമത്തിൽ ഉണർന്നെഴുന്നേറ്റവരെല്ലാം, അതായത് അവിടെ ആ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് മറുരൂപപ്പെട്ടത് അഞ്ചു പേർ മാത്രമല്ലായിരുന്നു. എന്നാൽ ഉണർന്നെഴുന്നേറ്റവരെല്ലാം മണവാട്ടിയോടുകൂടെ അല്ല, മണവാളനോടുകൂടെ അകത്ത് പ്രവേശിച്ചിരുന്നു. ഇപ്പോൾ അവിടെ അഞ്ചു പേർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നത് അർത്ഥമാക്കുന്നില്ല. കാരണം അവർ നിദ്രയിലാണ്. കഴിഞ്ഞുപോയ സഭാകാലഘട്ടങ്ങളിൽ കൂടിയുള്ളവരാകുന്നു. അതിൽ നാം ഈ ആഴ്ചയിൽ കടന്നു വന്നിരിക്കുന്നു. നോക്കൂ, എഫേസുസിലെ സഭയുടെ ദൂതനായിരുന്ന പൌലോസിന്റെ കാലത്ത് പൌലോസ് ഈ സഭ സ്ഥാപിച്ചിട്ട് അവൻ അതിന്റെ ദൂതനായിരുന്നു. ഓർക്കുക, പൌലോസ് എഫേസുസിൽ സഭ സ്ഥാപിച്ചിട്ട് ആ സഭയുടെ ദൂതനായിരുന്നു. ആ സമയത്ത് ദേശത്തുണ്ടായിരുന്ന ആത്മാവ് സിംഹത്തിന്റെ ആത്മാവായിരുന്നു. സിംഹം യഹൂദാഗോത്രത്തിന്റെ സിംഹവും അത് ക്രിസ്തുവായിട്ട് ക്രിസ്തു വചനവുമാകുന്നു. പൌലോസ് ആ കാലത്തേക്കുള്ള വചനത്തോടുകൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ നിദ്രയിലായി തീർന്നിരുന്നു. അത് ശരിയല്ലേ? അതിനുശേഷം അടുത്ത കാലഘട്ടം വരികയും സഭ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ ഉറക്കുകയും കാളയുടെ ആത്മാവ് പുറപ്പെട്ടു പോകുകയും ചെയ്തു. അത് ജോലിയുടെയും കഠിന പ്രയത്നത്തിന്റെയും ബലിയുടെയും പ്രതിരൂപമായിട്ട് ജനങ്ങൾ അവരുടെ ജീവൻ നൽകിയുണ്ടായി. 10,000-10,000 ജനങ്ങൾ രക്തസാക്ഷിത്വത്തിനും മറ്റെല്ലാത്തിനും അടിയിലായിട്ട് നിദ്ര പ്രാപിച്ചു. അവർ കാത്തിരിക്കുകയാണ്. നോക്കൂ, അതിനുശേഷം അടുത്ത കാലഘട്ടമായ മതപരിഷ്കരണത്തിന്റെ കാലഘട്ടമായ ലൂഥർ കടന്നുവന്നു. അത് മനുഷ്യന്റെ വിവേകവും കൌശലതയുമായി കടന്നുവരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, മനുഷ്യൻ അതുമായിട്ട് മുമ്പോട്ട് പോകുകയും അങ്ങനെ അവൻ ചെയ്തപ്പോൾ തന്റെ സ്വന്തം ചാതുര്യം അതുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതാണ് അവനെ മറുഭാഗവുമായിട്ട് ഇണക്കത്തിലാക്കിയത്. നോക്കൂ, നോക്കൂ, അവൻ ദൈവത്തിന്റെ ബുദ്ധിയുമായിട്ട് നിന്ന് മതപരിഷ്കരണം ചെയ്ത് സഭയെ പുറത്താക്കിയിരുന്നെങ്കിൽ മാത്രം നന്നായിരുന്നു. എന്നാൽ അവൻ എന്താണ് ചെയ്തത്? ആ സമയത്തെ സന്ദേശമുണ്ടായിരുന്ന ലൂഥർ എന്ന മനുഷ്യന് ശേഷം, ലൂഥറിന്റെ നിര്യാണത്തിന് ശേഷം അവർ ലൂഥറൻ എന്ന സഭാ സംഘടന ഉണ്ടാക്കി തീർത്തു. വെസ്ലിയുടെ നിര്യാണത്തിന് ശേഷം മെതഡിസ്റ്റ് സഭാ സംഘടന ഉണ്ടാക്കപ്പെട്ടു. നോക്കൂ, അവിടെ ആ രീതിയിൽ അതങ്ങനെ തുടർന്നു പോകുന്നു. അതങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ആരെങ്കിലും ഇപ്പോൾ പെന്തക്കോസ്കാരെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചേക്കാം, അത് മൂന്നാമത്തെ കാലഘട്ടമാകുന്നു. ഓരോ സഭാ കാലഘട്ടവും പരിശുദ്ധാത്മാവിൽ ഒരു മുങ്ങൽ മാത്രമാണ് കൈക്കൊണ്ടത്. നീതീകരണം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാകുന്നു. ശുദ്ധീകരണം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാകുന്നു. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാവ് തന്നെയാകുന്നു. ആ കാരണത്താലാണ് അതൊരു പ്രവചിക്കപ്പെട്ട പ്രവാചകനെ തന്നെ അതിനായി ഇറക്കിക്കൊണ്ടുവന്നത്. ആ കാലത്തിന് യാതൊരു ദൂതനുമില്ല. കാരണം പരിശുദ്ധാത്മാവ് സ്വയം തന്റെ സർവ്വസമ്പൂർണതയുടെ അഭിഷേകവുമായി ഇറങ്ങിവന്നു. എന്നാൽ സഭാകാലഘട്ടത്തിന്റെ അവസാനത്തിൽ മറ്റ് സഭാകാലങ്ങളിലെ പോലെ തന്നെ ഒരു ദൂതൻ അയക്കപ്പെടുന്നതായി നാം കാണുന്നു. അവൻ വന്ന് എല്ലാവിധ സംശയങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും അതിന്റേതായ സ്ഥാനത്ത് സ്ഥാപിക്കുകയും അതിനുശേഷം സഭയ്ക്കുള്ള മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ വരുന്നു. എന്നാൽ വളരെയധികം പേർ സൂര്യൻ ഇരുണ്ടുപോകുന്നതിനെക്കുറിച്ചും ചന്ദ്രൻ പ്രകാശം തരാതിരിക്കുന്നതിനെക്കുറിച്ചും അതുപോലെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ഗ്രഹിക്കാതെ അവർ അതിനെ ക്രിസ്തീയ കാലഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ കർത്താവിനോട് അവർ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളെക്കുറിച്ച് നോക്കൂ. അവനതിന് നൽകിയ ഉത്തരങ്ങളെ ഗ്രഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. നാം ഓരോ ചോദ്യങ്ങളും എടുത്ത് നേരെ മുദ്രകൾക്കടിയിലായിടുകയുണ്ടായി. മുദ്രകൾ സ്വയം തന്നെ ഒരു മുഴുവൻ പുസ്തകം തന്നെയാകുന്നു. ഡോക്ടർ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നോക്കൂ, ഈ മുഴുവൻ കാര്യങ്ങളും ഒന്നായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. യേശു എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് നാം എടുക്കുന്നു. അവർ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. നോക്കൂ, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്റെ അടയാളം എന്താണ്? ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? അവൻ നേരെ അതിലേക്ക് കടന്നു തുടരുകയും നാം അവ ഓരോന്നായി എടുത്ത് അതിന് കീഴിലിടുകയും എന്നാൽ ഒന്ന് മാത്രം ഒഴികെ അത് ചെയ്തിരുന്നു. അതെന്തായിരുന്നു? ഏഴാമത്തെ മുദ്ര. എന്തുകൊണ്ട്? നോക്കൂ, അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതാകുന്നു അതിന്റെ കാര്യം. മറ്റെല്ലാ കാര്യങ്ങളും ഓരോന്നായി വിശകലനം ചെയ്തിരുന്നു. ഞാനത് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് തുല്യതപ്പെടുത്തി നോക്കിയിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പഠനക്കുറിപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് കടക്കുകയും ഞാൻ ചെന്ന് എന്റെ പഴയ കുറിപ്പുകൾ എടുത്തു നോക്കിയുണ്ടായി. ഞാനതിൽ ഒരു കാര്യം മറ്റൊന്നിന്റെ സ്ഥാനത്തായി പ്രകാരം ഇട്ടിരിക്കുന്നത് കണ്ടിരുന്നു. ഞാനതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമായി വെട്ടിക്കളഞ്ഞു. അതാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഞാൻ മറ്റേ വശത്ത് എഴുതുവാൻ പോയിരുന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ എഴുതുകയുണ്ടായി. അത് ഈ വശത്തായി എഴുതി അവ രണ്ടും എഴുതി 9-11 അല്ലെങ്കിൽ 9-6 അല്ലെങ്കിൽ 6-11 9-11. എന്നാൽ ഇതപ്രകാരമായിരുന്നില്ല, അത് നേരെ മറിച്ചായിരുന്നു. അടുത്ത വാക്യം അതിനടിയിലായിരുന്നു. നോക്കൂ, അതായിരുന്നു അതിന്റെ ഉത്തരം. അത് വ്യാധിക്കും യുദ്ധത്തിനും ഇടയിലായിരുന്നു. നോക്കൂ, അത് അവിടെയായിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്രമാത്രം സന്തോഷവാനായി. അങ്ങനെ അതുമായിട്ട് ഞാൻ തുടരുകയായിരുന്നു. ഞാൻ വെളിപാട്ടിൽ നിന്നുള്ള ഉത്തേജനം ആസ്വദിക്കുകയായിരുന്നു. അതിനാൽ ഞാനതിവിടെ എഴുതിയെടുത്തു. ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പേനയുമായി ഇരുന്നുകൊണ്ട് ഞാൻ രണ്ടു വശത്തും 11 എഴുതിയിട്ടു. എന്നാൽ അത് അപ്രകാരമായി കൂടായിരുന്നു. അത് 11 പകരം മറ്റേ വശത്ത് 9 എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അത് എപ്രകാരം പൂർണ്ണമായും അത് സമത്വത്തിലായിരുന്നു എന്നിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ അത് മറക്കരുത്. ആറാമത്തെ മുദ്ര വരെ അത് സമത്വത്തിലായിട്ട് പിന്നെ നിന്നുപോയിരുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക, മുദ്രകളുടെ തുറക്കപ്പെടൽ ശ്രദ്ധിക്കുക. അത് ആറാം മുദ്ര വരെ വന്നിട്ട് അത് നിൽക്കുന്നു. സ്വർഗത്തിൽ മൗനതയുണ്ടായി എന്ന് മാത്രമാണ് അത് പറഞ്ഞിരുന്നത്. അരനാഴിക നേരം. ഇപ്പോൾ ഈ കാര്യങ്ങൾ നോക്കൂ. എനിക്ക് വേഗം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. കാരണം അവയിൽ ഓരോന്നും 4 നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിന് മതിയായിട്ട്. നോക്കൂ, നിങ്ങൾ മറ്റെന്തെങ്കിലും ഒന്നിലേക്ക് കടക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ അർത്ഥമാക്കുന്നില്ല. കാരണം എനിക്ക് കഴിയാവുന്നിടത്തോളം എല്ലാവരുടെയും ചോദ്യം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കന്യകമാർ, നോക്കൂ, ആ സഭായുഗത്തിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെട്ടവരായിരുന്നു. നോക്കൂ, ഓരോ സഭാ കാലഘട്ടത്തിലും കന്യകമാരുണ്ട്. നോക്കൂ, ഒരു മുദ്ര. ദൂതൻ സഭയിലേക്ക് വരുന്നു. എഫേസുസിലെ സഭയുടെ ദൂതന് എഴുതുക എന്നാകുന്നു. നോക്കൂ, അതിനുശേഷം ഇവിടെ എത്തിയിട്ട് എഫേസുസിലെ സഭയ്ക്ക് എഴുതിയതിനുശേഷം അത് തിരികെ താരതമ്യപ്പെടുത്തി നോക്കുക. ഒരു മുദ്ര തുറക്കപ്പെടുന്നു. ആ രീതിയിലാണ് നാം ഇത് കൊണ്ടുവരുന്നത്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അത് മുഴുവനായി നിങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നുണ്ടോ? ആദ്യം അവർക്ക് എന്താണ് ലഭിച്ചത്? സഭാകാലഘട്ടമായിരുന്നു. അത് ശരിയല്ലേ? അടുത്ത കാര്യം സഭാകാലഘട്ടത്തിലേക്കുള്ള സന്ദേശമായിരുന്നു. എല്ലാവർക്കും അതിപ്പോൾ വ്യക്തമാണോ? നോക്കൂ, ആദ്യം നമുക്ക് സഭാകാലഘട്ടങ്ങളും ചരിത്രവും കിട്ടിയിട്ട് പിന്നെ നിക്കായസമിതിയെക്കുറിച്ചും നിക്കായസമിതിക്ക് മുമ്പുള്ള കാര്യങ്ങളും അങ്ങനെ ചരിത്രത്തിൽ നിന്നും കിട്ടാവുന്നതെല്ലാം കണ്ടുപിടിച്ചിട്ട് ദൈവവചനത്തിന്റെ ശരിയായ വ്യാഖ്യാനം നാം ചരിത്രവുമായിട്ട് കൃത്യമായും ശരിയായി കണ്ടുപിടിച്ചു. അതിനെ നാം ഈ ദിവസത്തെ ലാവോദിക്യ കാലത്തേക്ക് കൊണ്ടുവന്നു. അതിനെക്കുറിച്ചുള്ള ചരിത്രം നിങ്ങൾക്ക് ആവശ്യമില്ല. ഇത് തന്നെ ഇപ്പോൾ ചരിത്രമുണ്ടാക്കിയാണ്. നോക്കൂ, അതവിടെയാകുന്നു. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ എന്താകുന്നു സംഭവിക്കും എന്നുള്ളത് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നാം മുദ്രകളിലേക്ക് വന്ന് ആ മുദ്ര തുറക്കുകയാണ്. ദൈവം നമുക്കായി ആ മുദ്ര തുറന്നു തരുന്നു. എന്താകുന്നു അത്? ആദ്യം അവിടെ ഒരു സന്ദേശവാഹകനും സഭാകാലഘട്ടവും പിന്നെ 7 ഇപ്പോൾ ഏഴാമത്തെ സഭാകാലഘട്ടത്തിൽ സഭയിൽ കടന്നുകൂടിയ ദൂഷണത്തെ നാം കാണുന്നു. എന്നാൽ അതിനെന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഏഴാമത്തെ മുദ്ര യാതൊന്നും വെളിപ്പെടുത്തുന്നില്ല. നോക്കൂ, കാരണം ആ സഭാകാലഘട്ടത്തിന്റെ അവസാനം ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനായി ഒരു പ്രവചന കൃപാവരം അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ശരി, ഇപ്പോൾ ശ്രദ്ധിക്കുക. എപ്രകാരം ഈ മുദ്രകളിൽ ഓരോന്നും, അതിനുശേഷം ഞാനിവിടെ എത്തിയിട്ട് യേശു ക്രിസ്തുവിനോട് ചോദിച്ച ആ 3 അതായത് അതെപ്പോൾ സംഭവിക്കും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്നത് എപ്പോൾ, ലോകത്തിന്റെ മതകേന്ദ്രമായ ഇതെപ്പോൾ വീണുപോകും, മറ്റൊന്ന് എപ്പോൾ കെട്ടപ്പെടും, നോക്കൂ, ഇതെല്ലാം എപ്പോഴായിരിക്കും, എതിർ ക്രിസ്തുവിന്റെ പുറപ്പാട്, നോക്കൂ, അതിനെ നേരിടുവാൻ പോയത് എന്താണ്? വചനമായിരുന്നു. വചനത്തിനെതിരെ വചനം. അതിനുശേഷം അത് രാഷ്ട്രീയത്തിലേക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും ഒന്നു ചേർന്നിട്ട് അധ്വാനത്തിന്റെ കാള പുറപ്പെട്ടു പോയി. അതാണ് രണ്ടാമത്തേത് കൃത്യമായും അവിടെയായിരിക്കുന്നത്. യേശു അപ്രകാരം മത്തായിയുടെ 24 പറഞ്ഞിരിക്കുന്നു. നോക്കൂ, അതിനുശേഷം നാം അതിൽ നിന്ന് മതപരിഷ്കർത്താക്കന്മാരുടെ ചാതുര്യത്തിലേക്ക് കടന്നു വരികയും മനുഷ്യരൂപത്തോടുകൂടിയ മൃഗം അതിനെ നേരിടുന്നതിനായി പുറപ്പെട്ടു പോയി. അതാണ് സംഭവിച്ചത്. അതിനുശേഷം നാം തുടർന്ന് അടുത്തതായ 4 മുദ്രയിലെത്തി. അവിടെ എതിർ ക്രിസ്തു എല്ലാ വിനാശശക്തികളും സ്വരൂപിച്ച് മരണമെന്ന പേര് എടുത്തിരുന്നു.
Watch what Jesus said, and he would
ഇപ്പോൾ യേശു പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അവനവളെ അഗ്നിയിലേക്ക് എറിഞ്ഞുകളയുകയും അവരുടെ മക്കളെ കൊല്ലുകയും ചെയ്യും. അത് മരണം സവാരി ചെയ്യുകയാണ്. അത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരുമായിട്ട് മൃഗത്തിന്റെ മുദ്ര അവരുടെ ഓരോരുത്തരുടെ പേരിലായിരിക്കുന്നതാണ്. നോക്കൂ, അവളും അവളുടെ മക്കളും നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഭാഗീയ സഭയിൽ തന്നെ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഏഴാമത്തെ മുദ്രയിലെത്തുമ്പോൾ യേശു അത് അവിടെ തന്നെ നിർത്തുകയുണ്ടായി. അവൻ ആറാമത്തെ മുദ്ര തുറന്നുകൊണ്ട് ഈ പ്രകാരം പറഞ്ഞു, ചന്ദ്രൻ രക്തവർണമായി തീരും, എവിടെയും അന്ധകാരമുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും. നാം നേരെ മുമ്പോട്ട് ഇവിടേക്ക് കടന്നുവന്ന് ആറാമത്തെ മുദ്ര തുറന്നു. ആറാമത്തെ മുദ്ര തുറക്കപ്പെട്ടതിനു ശേഷം നേരെ തിരികെ വന്ന് അതേ കാര്യങ്ങൾ തന്നെ കാണിക്കുകയുണ്ടായി. അവിടെയാണ് നിങ്ങൾ തിരുവഴുത്തിലെ മൂന്ന് വ്യത്യസ്ത സ്ഥാനങ്ങൾ വെളിപാടുമായിട്ട് തമ്മിലവയെ ബന്ധിക്കപ്പെട്ട് കാണപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ശ്രദ്ധിക്കുക, യേശു അപ്രകാരം പറഞ്ഞ സ്ഥലം, അവൻ പുസ്തകം തുറന്നപ്പോഴുള്ള സ്ഥലം, അത് ലോകസ്ഥാപനം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ കാലത്തെ വെളിപാട് അതിനെ നേരെ അവിടെ സ്ഥാപിക്കുകയും ആ മൂന്നിനെയും തമ്മിൽ ഒരുമിച്ച് ബന്ധിക്കുകയും ചെയ്യുന്നു. കൂടാതെ മൂന്ന് ഒരു സാക്ഷ്യമാകുന്നു. അതുകൊണ്ട് ഇത് സത്യമാകുന്നു, ഇത് പൂർണ്ണമായും സത്യമാകുന്നു. ഇപ്പോൾ ഇവിടെ ഒരുമിച്ചായി വന്നിരിക്കുന്ന ഈ കന്യകമാർ അവർ നിദ്രയിലായി പോയവരാകുന്നു. അതിനുശേഷം ആ കൂട്ടർ എല്ലാവരും കൂടി ഒരുമിച്ചായി ഒരു ശരീരമായിരിക്കുന്നു. അതാണ് ബുദ്ധിയുള്ള കന്യകമാരെ ഉണ്ടാക്കുന്നത്. ബുദ്ധിയില്ലാത്ത കന്യകമാർ, ബുദ്ധിയുള്ള കന്യകമാർ പുറപ്പെട്ട അതേ സമയത്ത് തന്നെ തുടങ്ങിയവരായിട്ട് എതിർക്രിസ്തു ആകുകയും കൂടാതെ അവരാണ് എണ്ണ വാങ്ങുവാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ട് എത്ര സമ്പൂർണമായി അത് നിങ്ങൾ പോകുന്നിടത്തൊക്കെയും അതായിരിക്കുന്നു എന്ന് നോക്കുക. എനിക്ക് ആ മുറിയിൽ വെച്ച് വെളിപ്പെടുത്തപ്പെട്ടിരുന്ന കാര്യങ്ങൾ എനിക്കിവിടെ പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ തല ചുറ്റിക്കറക്കിക്കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്നാൽ നിങ്ങൾക്കത് മുഴുവനായി ഇവിടെ കിട്ടുമ്പോൾ നിങ്ങളത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? അതിനുശേഷം നിങ്ങൾ എങ്ങനെയെങ്കിലും മറ്റൊരിടത്ത് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ പിന്നെ രഹസ്യങ്ങൾ തുറക്കപ്പെടുന്നു. അതിനുശേഷം നിങ്ങൾ ജനങ്ങളോട് പറയാൻ പോലും ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നാം കാണുന്നു. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ ചെറിയ ചെറിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതിനുശേഷം ഈ രോഗശാന്തിയുടെ ചെറിയ കൃപാവരം തന്നെ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കിക്കാണാം. അത് എപ്രകാരം സഭയെ കുഴപ്പത്തിലാക്കി കളഞ്ഞു. എല്ലാവരുടെയും പക്കൽ ഒരു വികാരാവേശവും എല്ലാവരുടെയും പക്കൽ ഇതും അതുമായിട്ട് നേരെ എന്റെ ഹൃദയത്തിൽ ഇത് സത്യമാണെന്ന് ദൈവം അറിയുന്നു. അത് ശരിയായിരുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കാരണം അവൻ അപ്രകാരം എന്നോട് അറിയി ചെയ്തിരുന്നു. നോക്കൂ, എന്നാൽ അതൊരു കള്ളമായ അനുകരണമായിട്ട് അത് ജനങ്ങളെ അകറ്റിക്കളയുക മാത്രം ചെയ്തിരുന്നു. ഇപ്പോൾ അത് ശരിയായ കാര്യമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ആ കാര്യങ്ങളെ പറയാൻ കഴിയുകയില്ല. അതൊറ്റയ്ക്ക് വിടുന്നതാണ് ഏറ്റവും നല്ല കാര്യം. മൂന്നാം വലിയ നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ആരോടും അത് പറയരുത്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? എത്രപേർ അത് ഓർക്കുന്നുണ്ട്? തീർച്ചയായും ആ ചെറിയ ചെരുപ്പിന്റെ സുഷിരത്തിൽ കൂടി ചരടിടാൻ ശ്രമിച്ചുകൊണ്ട് ആ ദർശനത്തിൽ നിൽക്കുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൻ പറഞ്ഞു, പെന്തിക്കോസ് കുഞ്ഞുങ്ങൾക്ക് അമാനുഷിക കാര്യങ്ങൾ നിനക്ക് ഉപദേശിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഇത് മൂന്നാം വലിയാകുന്നു, ഇതറിയപ്പെടുന്നതായിരിക്കില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ എന്നെ സഹായിക്കാനിടയാകട്ടെ. ഇപ്പോൾ നാം നേരെ അന്ത്യകാലത്തായിരിക്കുന്നു. കൃപാസനം ന്യായാസനമായി തീരുന്നതിന് അധിക സമയമുണ്ടായിരിക്കില്ല. ഈ കാര്യങ്ങളെല്ലാം കടന്നുവരുന്നത് നിങ്ങൾ കാണുമ്പോൾ, കൂടാതെ ഈ ജനങ്ങളും കടന്നുവരുന്നത് കാണുമ്പോൾ, നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഉടനെ കടന്നുവരുന്നതാണ് നല്ലത്. നോക്കൂ, ഇപ്പോൾ സ്വർഗീയ സ്ഥാനങ്ങളിൽ കൂടിച്ചേർന്നിരിക്കുന്നു. നോക്കൂ, അത് ആനന്ദിക്കുക എന്ന് പറയുന്നതിലും കൂടുതൽ അർത്ഥമുള്ള ഒന്നാകുന്നു. സ്വർഗീയ സ്ഥാനങ്ങളിൽ നിങ്ങൾ വാസ്തവമായും ക്രിസ്തുവിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നുവെങ്കിൽ അതൊരു ഭീതിയുളവാക്കുന്ന കാര്യമാകുന്നു. കർത്താവിന്റെ ദൂതനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ഒച്ചവെക്കുകയും നിലവിളിക്കുകയും ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത്? അതപ്രകാരമാകുന്നില്ല. അത് നിങ്ങളെ മിക്കവാറും മരണത്തോട് ഭയപ്പെടുമാറാക്കുന്നു. നോക്കൂ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്നതും അതൊക്കെയും കൊള്ളാം. അതിനുശേഷം യഥാർത്ഥമായ കാര്യങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. നോക്കൂ, അവിടെയാണ് ഭയം. അതൊരു ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്നതല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും കൂടാതെ പരിശുദ്ധാത്മാവ് സ്വയം അവിടെ നിൽക്കുന്നതുമാണ്. ഇപ്പോൾ അത് മണവാട്ടിയുടെ ഒരു ഭാഗം മാത്രമായിരിക്കും. അതാണ് ഈ മണവാട്ടി ഉണ്ടാക്കുന്നത്. നോക്കൂ, ഈ ഉറങ്ങിപ്പോയ കന്യകമാരെല്ലാം കൂടിയാകുന്നു. ശരിക്കും നമുക്കത് കാണാൻ കഴിയുന്നില്ലേ? ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ തുവാലകൾ വഴിയായി നീ ജനങ്ങൾക്ക് സൌഖ്യം അനുവദിച്ചേരണമേ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ എല്ലാം ശരിയായിരിക്കുന്നില്ലേ? നന്ദിയുണ്ട്. ആരെങ്കിലും അതിൽ കയറി ചവിട്ടിയതാണോ? അധികം ടേപ്പ് റെക്കോർഡുകൾ ഉള്ളതിനാൽ അതിന്മേൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കിയതാണ്. നോക്കൂ, ശരി, അതൊത്തു മാറ്റി വെക്കുക. ഒരു ടേപ്പ് മാത്രം എടുത്തിട്ട് മറ്റേതുമായി മാറ്റിയിട്ട് അതിനെ നിർത്തിക്കളയുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യം, സുവിശേഷ വേലക്കാർ വയലിൽ തുടർന്ന് പ്രവർത്തിക്കണോ? ഈ നാഴികയിൽ തീർച്ചയായും എന്താണ് അവർ അർത്ഥമാക്കുന്നത്? എല്ലാ വിധത്തിലും ഒരു കാര്യം പോലും മാറ്റരുത്. യേശു രാവിലെ വരുന്നെങ്കിൽ അത് ഇന്ന് തൊട്ട് 10 വർഷം മുമ്പെന്ന പോലെ ഇന്ന് പ്രസംഗിക്കണം. എന്നാൽ അത് ഈ നാഴികയിൽ സംഭവിക്കാൻ പോകുന്നത് പോലെ ജീവിക്കണം. ഇപ്പോൾ ഈ കാര്യത്തിൽ കുഴപ്പത്തിലാകരുത്. ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ മുന്നറിയിപ്പ് നൽകുവാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നിങ്ങൾ വിചിത്രമായിരിക്കാനോ പ്രത്യേക തരത്തിലായിരിക്കാനോ ശ്രമിക്കരുത്. യാതൊന്നും മാറ്റം വരുത്തരുത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടോ തിന്മയായോ പ്രവർത്തിക്കുകയാണെങ്കിൽ അനുദവിക്കുക. നോക്കൂ, തിരികെ ദൈവസന്നിധിയിലേക്ക് വരിക. നിങ്ങളുടെ സുവിശേഷ വേല നിങ്ങൾ എപ്പോഴും നേരത്തെ ചെയ്തിരുന്നതുപോലെ തന്നെ തുടർന്നും ചെയ്യുക. നിങ്ങൾ വീട് പണിയുകയാണെങ്കിൽ തുടർന്ന് പണിയുക. യേശു നാളെ വരികയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ വിശ്വസ്തനായി കണ്ടിരിക്കണം. നിങ്ങൾ പള്ളി പണിയുകയാണെങ്കിൽ തുടർന്ന് പണി ചെയ്തുകൊണ്ട് പോകുക. ഞാൻ എന്റെ പണം പോക്കറ്റിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ ചെലവാക്കുന്നത് അതിനേക്കാൾ നന്നായ കാര്യമാകുന്നു. നോക്കൂ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തുടരുക. എല്ലാവർക്കും ഇപ്പോൾ അത് മനസ്സിലായോ? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുപോലെ തന്നെ നേരെ അത് മുമ്പോട്ട് തുടർന്നുകൊള്ളുക. ഇപ്പോൾ അത് നിർത്തിക്കളയരുത്. അങ്ങനെ യാതൊന്നും ചെയ്യരുത്. നിങ്ങളായിരിക്കുന്നതുപോലെ തന്നെ തുടരുക. കർത്താവിനെ സേവിച്ചുകൊണ്ട് തുടരുക. ഇപ്പോൾ ഉദാഹരണത്തിനായി, നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി തീരുന്നതിന് ഇനി 15 മിനിറ്റ് കൂടി നേരമുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നിട്ട് പറയുകയാണ്, കൊള്ളാം, ഹാ, 15 മിനിറ്റ് നേരം കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ 15 മിനിറ്റ് നേരത്തെ കൂലി നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ഗോതമ്പ് നടുകയാണെങ്കിൽ നിങ്ങളുടെ ഗോതമ്പ് നട്ടുകൊള്ളുക. നിങ്ങൾ ഉരുളക്കിഴങ്ങ് കുഴിച്ചെടുക്കുകയാണെങ്കിൽ അത് കുഴിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് തുടരുക. നിങ്ങൾ പറഞ്ഞേക്കാം, ശരി, ആരും ഇത് തിന്നുകയില്ല, അത് യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല, എങ്ങനെയായാലും അത് കുഴിച്ചെടുത്തുകൊള്ളുക. നോക്കൂ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ തുടരുക. കഴിഞ്ഞ ദിവസം ആരോ ഒരാളിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടിയിരുന്നു. ആരോ അവരോട് പറയുകയുണ്ടായി, അതായത്, സമയമെടുത്തിരിക്കുന്നു, നിങ്ങളുടെ കൃഷിഭൂമി വിറ്റുകൊള്ളുക. ഇപ്പോൾ അതിൽ നിന്നും ജീവിക്കാൻ കിട്ടുന്ന ഭക്ഷണത്തിന് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുകയില്ല എന്നിട്ട് പറഞ്ഞു. 1000 ആണ്ട് വാഴ്ചക്കാലം ആരംഭിക്കാൻ തുടങ്ങിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി മുമ്പോട്ട് പോയിക്കൊള്ളുക. കൂടാതെ മഹാകഷ്ടകാലം തുടരുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അവർക്കത് വിട്ടുകളയുക. നിങ്ങളുടെ കുട്ടികൾക്ക് ആ കൃഷിസ്ഥലമുണ്ടായിട്ട് അവർക്കതിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കൃഷിസ്ഥലം വിറ്റുകൊള്ളുക, അല്ലെങ്കിൽ അതുപോലെ എന്തോ മറ്റുമായിരുന്നു. അങ്ങനെ ഓ, അവർക്കത് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, ഞാനൊരു കൃഷിക്കാരനായിട്ട് അവൻ നാളെ വരുമെന്ന് അറിയാനിടയാകുകയാണെങ്കിൽ ഞാൻ എന്റെ കൃഷി ഇന്ന് ചെയ്യും. തീർച്ചയായും അവൻ എന്നെ ഒരു കൃഷിക്കാരനാക്കിയിരിക്കുന്നുവെങ്കിൽ ഞാൻ നേരെ എന്റെ ജോലിയുടെ സ്ഥാനത്ത് തന്നെയായി നിൽക്കും. അതാണ് ശരി. അവൻ എന്നെ ഒരു വാഹനം നന്നാക്കുന്നവനാക്കിയിരിക്കുന്നുവെങ്കിൽ. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു, ഒരു വ്യക്തി കടന്നു വന്നിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങൾക്കറിയാമോ, അയാൾ പറഞ്ഞു, ഞാനൊരു പുതിയ വാഹനം വാങ്ങിയിട്ടുണ്ട്, അതിന്റെ 2-ാമത്തെ താക്കോലിന്റെ കൂട്ടം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അയാൾ തന്റെ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ 2-ാമത്തെ താക്കോൽ കൂട്ടം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അതിന്റെ 2-ാമത്തെ താക്കോലിന്റെ കൂട്ടം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്, കാരണം നിങ്ങൾക്കറിയാമോ, മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ സംഭവിക്കാനിടയുണ്ട്. എന്നിട്ട് പറഞ്ഞു, എനിക്കിനിയും അതിന്റെ ആവശ്യമുണ്ടാകില്ല. പാസ്റ്റർ അത് വിട്ടുകളയാൻ പോകുകയായിരുന്നു. നിങ്ങൾ നോക്കൂ, ഓ, അങ്ങനെയാണത് തയ്യാറെടുക്കുന്നത്, അത് ശരിയല്ലേ? ശരി. എന്നാൽ അതാകുന്നു അതിന്റെ വഴി. നോക്കൂ, നാം ആ രീതിയിലായിരിക്കേണ്ട ആവശ്യമില്ല. നാം ഒരു സുബോധമുള്ള ഉറച്ച ക്രിസ്ത്യാനിയായിരിക്കണം. നോക്കൂ, അതായത്, അവസാന നിമിഷം വരെ നമ്മുടെ ജോലി ചെയ്യുന്നതിനായി നമ്മെ ഇവിടെ ഇട്ടിരിക്കുന്നു. എനിക്കൊരു ജോലി ചെയ്യാനുണ്ട്. ഞാൻ എന്റെ ജോലിയുടെ കർത്തവ്യ സ്ഥാനത്ത് വിശ്വസ്തനായി കാണപ്പെട്ടിരിക്കും. അവൻ ഇന്ന് രാവിലെ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ പ്രസംഗപീഠത്തിൽ തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രഹാം, അവൻ ഇന്ന് കാലത്ത് വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ പുറത്തായിരിക്കേണ്ടത് ആവശ്യമല്ലേ? ഇല്ല ശ്രീമാൻ, ഇതെന്റെ ജോലിയുടെ കർത്തവ്യ സ്ഥാനമാണ്. ഞാൻ ഇവിടെ തന്നെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയും അവൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനുശേഷം അവൻ വരുമ്പോൾ ഞാൻ അവനോടുകൂടെ പോകുകയും ചെയ്യും. നോക്കൂ, ഞാൻ ഉരുളക്കിഴങ്ങ് കിളക്കുകയാണെങ്കിൽ എനിക്ക് കഴിയാവുന്നത്രയും കട്ടിയായി ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. അവൻ വരുമ്പോൾ ഞാൻ എന്റെ തൂമ്പ വിട്ടിട്ട് അവനോടൊപ്പം പോകും. യോബേൽ സമ്മത്സരം നിങ്ങൾ ഓർക്കുന്നില്ലേ? അവർ തൂമ്പ കൊണ്ട് കിളക്കുകയും കിളച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. യോബേൽ സമ്മത്സരം ഇനി 10 മിനിറ്റിനുള്ളിൽ വരുമെന്നും അപ്പോൾ കാഹളം മുഴക്കപ്പെടുമെന്നും അവർ അറിഞ്ഞിരുന്നു. അവർ കച്ചി നിർത്തിക്കൊണ്ടിരിക്കുകയും അങ്ങനെ അവർ എന്താണോ ചെയ്തിരുന്നത് അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ കാഹളം മുഴക്കപ്പെട്ടപ്പോൾ അവർ പല്ലുചീപ്പ് താഴെയിട്ടിട്ട് പോയി കഴിഞ്ഞിരുന്നു. നോക്കൂ, അതാകുന്നു ഇത്. കാഹളം മുഴക്കപ്പെടുന്നതുവരെ കച്ചി നിർത്തുന്ന ജോലി തുടർന്നിരുന്നു. ശരി, ചോദ്യം, തുറക്കപ്പെട്ട പ്രകാരം എന്തെങ്കിലും സംഭവിച്ചോ? അതെ, അതിവിടെ ഒരു ശബ്ദമുണ്ടാക്കിയുണ്ടായി. മറ്റൊരു ചോദ്യം, 5-ാമത്തെ മുദ്ര തുറക്കപ്പെട്ടതിനനുസരിച്ച് മോശയും ഏലിയാവും മരിക്കേണ്ടതായിട്ടുണ്ട്. ഹാനോക്കിനെ കുറിച്ച് എന്താകുന്നു? എനിക്കറിഞ്ഞുകൂടാ, നോക്കൂ, എനിക്കറിഞ്ഞുകൂടാ എങ്കിൽ എനിക്കറിഞ്ഞുകൂടാ എന്ന് ഞാൻ നിങ്ങളോട് പറയും. നോക്കൂ, എനിക്ക് എല്ലാ ചോദ്യങ്ങളും അറിയില്ല ജനങ്ങളെ, എനിക്കറിയില്ല. എനിക്കറിയില്ല എങ്കിൽ എനിക്കറിഞ്ഞുകൂടാ എന്ന് ഞാൻ നിങ്ങളോട് പറയും. എനിക്കറിയാമെങ്കിൽ, എനിക്കറിയാൻ കഴിയുന്നത് വരെ ഞാൻ പറയുകയില്ല. നോക്കൂ, എന്നാൽ എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും സ്വയം അതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ഹാനോക്ക് അവിടെ ഉണ്ടായിരുന്നു. മോശയും ഏലിയാവും തിരികെ വന്ന് കൊല്ലപ്പെടുന്നതായി നാം കാണുന്നു. നോക്കൂ, എന്നാൽ ഹാനോക്ക് അതിനു മുമ്പ് തന്നെ രൂപാന്തരപ്പെട്ടു പോകുകയുണ്ടായി. ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് കൊള്ളാം, ഇതിനെക്കുറിച്ച് എന്താകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം
ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ അതിനെക്കുറിച്ച് ഒരു സമാധാനം മാത്രം പറയാൻ എനിക്ക് കഴിയുകയുള്ളൂ, അതിവിടെയാകുന്നു. ഇപ്പോൾ മോശ ദൈവത്തെ 40 വർഷമേ ശുശ്രൂഷ ചെയ്തുള്ളൂ. നോക്കൂ, അവന് 120 വയസ്സായിരുന്നു. എന്നാൽ 20 വർഷങ്ങൾ അല്ല, ആദ്യത്തെ 40 വർഷങ്ങൾ അവൻ തന്റെ വിദ്യ അഭ്യസിക്കുകയായിരുന്നു. അത് ശരിയല്ലേ? അതിനടുത്ത 2-ാമത്തെ 40 വർഷങ്ങൾ ദൈവം അത് അവനിൽ നിന്നും എടുത്തു കളയുകയായിരുന്നു. 3-ാമത്തെ 40 വർഷങ്ങൾ അവൻ ദൈവത്തെ സ്നേഹിച്ചു. നോക്കൂ, ശരി. എന്നാൽ ഹാനോക്ക് 500 വർഷങ്ങൾ ദൈവത്തോടു കൂടെ നടന്നു. അവനിൽ യാതൊരു കുറവുമില്ലായിരുന്നു. നോക്കൂ, അതുകൊണ്ട് മോശ കുറെ കാലം കൂടി ദൈവത്തെ സേവനം ചെയ്യുന്നതിനായി തിരികെ വരുന്നു. അവനും ഏലിയാവുമാകുന്നു. ഇപ്പോൾ അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. നോക്കൂ, ഞാനിത് നിങ്ങൾക്കൊരു ചിന്താവിഷയമായി നൽകുകയാണ്. നോക്കൂ, എന്നാൽ എന്ത് ഭാഗമാണെന്ന് വെറുതെ പറയുന്നതിനു വേണ്ടി എനിക്കതറിയില്ല. അവിടെ എന്ത് സംഭവിച്ചുവെന്നും യഥാർത്ഥത്തിൽ ദൈവം എന്ത് ചെയ്യും എന്നും എനിക്ക് പറയാൻ കഴിയയില്ല. വെളിപാട് 3:12 ജനങ്ങൾക്ക് നൽകപ്പെടുന്ന നാമം എന്താണ് എനിക്കറിഞ്ഞുകൂടാ. അതെ, അവൻ പറഞ്ഞു അവർക്കൊരു പുതിയ നാമം നൽകും. അതെന്താണെന്ന് എനിക്കറിയില്ല. നോക്കൂ, ഒരുപക്ഷെ നാം അവിടെ എത്തുമ്പോൾ അത് വെളിപ്പെട്ടിരിക്കും. എന്നാൽ ഇപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. നോക്കൂ, അവനത് ചെയ്യാൻ പോകുകയാണ്. നോക്കൂ, അവനവർക്ക് ഒരു പുതിയ നാമം നൽകി. അത് അവർക്ക് സ്വയമായി അവർ അറിയുക മാത്രം ചെയ്തിരുന്നു. ഇപ്പോൾ സഹോദരൻ ബ്രഹാം, വിവാഹമോചനത്തിന് ശേഷം വീണ്ടും വിവാഹം കഴിക്കാൻ അനുമതി നൽകുന്ന ഏതെങ്കിലും വേദവാക്യമുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കൊള്ളാം. അതാണ് കാരണം. ഇത് മുദ്രയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്റെ സഹോദര സഹോദരി, നിങ്ങൾ ആരായിരുന്നാൽ തന്നെയും എനിക്കറിയാവുന്നിടത്തോളം നിങ്ങളുടെ കൂട്ടാളി മരിച്ചിട്ടല്ലാതെ അവിടെ ഒരു വേദവാക്യമില്ല. കാരണം വേദപുസ്തകം പറയുന്നു, മരണം തമ്മിൽ വേർപിരിക്കും വരെ. നോക്കൂ, അതുകൊണ്ട് ഏതെങ്കിലും വേദവാക്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വേദവാക്യമുണ്ടോ? മനസ്സിലായോ? ഏതെങ്കിലും വേദവാക്യമുണ്ടോ? എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതായിട്ടില്ല. നോക്കൂ, എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതായിട്ടില്ല. കാരണം പൗലോസ് പറയുന്നു, അതായത് വിവാഹിതരായ ദമ്പതിമാർ നിങ്ങളുടെ ജീവിതം പങ്കാളി മരിച്ചുപോയാൽ മറ്റേയാൾക്ക് വിവാഹം കഴിക്കാൻ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. എന്നാൽ അതുവരെ, എന്നാൽ ശ്രദ്ധിക്കുക, മരണം വേർപിരിക്കും വരെ നിങ്ങൾ അതെടുക്കുന്നു. അതാകുന്നു കാര്യം. അതിന്മേൽ ഒരു പ്രതിജ്ഞയോടെ നിങ്ങൾ അതെടുക്കുന്നു. നോക്കൂ, അതുകൊണ്ട് അങ്ങനെയൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അങ്ങനെയൊന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് ശരിയാണെങ്കിൽ അത് കൊള്ളാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടില്ല. വെളിപാട് 6:6, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താകുന്നു? അത് പരിശുദ്ധാത്മാവാകുന്നു. നോക്കൂ, നാം ആ വിഷയത്തിൽ കൂടി കടന്നുപോയിരിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും സന്ദേശം കേൾക്കുന്നതിന് വേണ്ടി സ്വല്പം താമസിച്ചെത്തിയതാകാം. ശരി, മറ്റ് ടേപ്പുകൾ അതിനുവേണ്ടിയുമുണ്ടല്ലോ. നോക്കൂ, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. എന്താണ് എണ്ണയും വീഞ്ഞും അർത്ഥമാക്കുന്നത്? എണ്ണ നാം കണ്ടതായ പ്രതിരൂപമനുസരിച്ച് പരിശുദ്ധാത്മാവിനെ അർത്ഥമാക്കുന്നു. നോക്കൂ, വീഞ്ഞും എണ്ണയും വേദപുസ്തകത്തിൽ ആരാധനയിൽ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. നോക്കൂ, വീഞ്ഞ് അതിനെ നാം ചേർക്കുമ്പോൾ അവിടെയാണ് എനിക്ക് ഉത്തേജനത്തിന്റെ ആശയം കിട്ടിയത്. വീഞ്ഞ് ഉത്തേജനം നൽകുന്നു. വീഞ്ഞിന്റെ സ്വാഭാവികമായ പ്രതിരൂപം വെളിപാടിനാലുള്ള ഉത്തേജനമാകുന്നു. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, സഭയ്ക്ക് എന്താണ് ഉത്തേജനം നൽകുന്നത്? വെളിപാടാകുന്നു. മനസ്സിലായോ? അതുകൊണ്ട് വീഞ്ഞ്, പുതിയ വീഞ്ഞ്, ഇപ്പോൾ ശ്രദ്ധിക്കുക, എണ്ണയും വീഞ്ഞും യാഗത്തിന് ഒരുമിച്ച് ഉപയോഗിക്കപ്പെടുന്നു. അത് സഭയിലെ ആരാധനയിലും ഒന്നിച്ചു പോകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവ ഒന്നായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു, ഒന്നായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ ഒരു സൂചികാണി കണ്ടുണ്ടെങ്കിൽ എണ്ണയും വീഞ്ഞും ആരാധനയിൽ ഒന്നിച്ചു കാണപ്പെടുന്നതായി അനേകം ഇടങ്ങളിൽ കാണാൻ കഴിയും. നിങ്ങളുടെ പക്കൽ ക്രൂഡൻസിന്റെ നിഘണ്ടുണ്ടെങ്കിൽ അതിൽ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, എന്നാൽ എണ്ണ എപ്പോഴും പരിശുദ്ധാത്മാവാകുന്നു. നാം അത് യെഹെസ്കേലിൽ കാണുന്നു. നാം അത് പഴയ നിയമത്തിലും കാണുന്നു. നാം അത് പുതിയ നിയമത്തിലെല്ലായിടത്തും കാണുന്നു. നാം രോഗികളെ എണ്ണ കൊണ്ട് എന്തിനാണ് അഭിഷേകം ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്നാൽ അത് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ചൊരിയുന്നതിനെ ദൃഷ്ടാന്തമാക്കുന്നതിനാലാണ്. നോക്കൂ, കൂടാതെ ബുദ്ധിയുള്ള കന്യകമാരുടെ പക്കൽ എണ്ണയുണ്ടായിരുന്നു. ബുദ്ധിയില്ലാത്തവരുടെ പക്കൽ എണ്ണയില്ലായിരുന്നു. അത് ആത്മാവാകുന്നു. നോക്കൂ, ഇപ്പോൾ എണ്ണ എന്നാൽ അതാകുന്നു.
If the oil represents
അതിനുശേഷം വീഞ്ഞ് എണ്ണ ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ദൈവം ആത്മാവാകുന്നു. നോക്കൂ, ദൈവം വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ജഡമായി, അത് ദൈവമായിരുന്നു. ഇപ്പോൾ വചനം പ്രാകൃതമായ രൂപത്തിൽ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വീഞ്ഞും വെള്ളം പോലെയായിരിക്കുന്നു. എന്നാൽ വചനത്തിന്റെ വ്യാഖ്യാനത്തെ വെളിപ്പെടുത്തുന്ന വെളിപാട് അതിന്മേൽ വരുമ്പോൾ അത് വിശ്വാസിയെ ഉത്തേജിപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അവർ പറയും, അത് മുമ്പൊരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല, ദൈവമേ സ്തോത്രം. അതെന്താണ്? നോക്കൂ, ഉത്തേജനമാകുന്നു. നോക്കൂ, വെളിപാടിനാൽ ഉള്ളതാകുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഇരിക്കുന്നതുവരെ എനിക്കതറിയില്ലായിരുന്നു. നോക്കൂ, ഇപ്പോൾ അതാണ് എണ്ണയും വീഞ്ഞും. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്നുള്ളത് അതായിരിക്കുന്നു. അത് കറുത്ത കുതിരപ്പുറത്തെ സവാരിക്കാരനായിരുന്നു. അത് മൂന്നാമത്തെ സഭാകാലഘട്ടത്തിലെ അന്ധകാരത്തിന്റെ യുഗത്തിലായിരുന്നു. ശ്രദ്ധിക്കുക, കൂടാതെ അവിടെ സ്വല്പം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, അല്പം മാത്രം. എന്നാൽ അതിന് കേടുവരുത്തരുത്. മൂന്നാമത്തെ മുദ്ര ടേപ്പുകളിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അത് വിശദീകരിക്കപ്പെട്ട് കണ്ടുപിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ വിവരിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. സഹോദരൻ ബ്രഹാം കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകവും ജീവന്റെ പുസ്തകവും ഒരേ പുസ്തകം തന്നെയാണോ? തീർച്ചയായും. നോക്കൂ, അവിടെയാണ് ഈ പുസ്തകത്തിൽ വീണ്ടെടുപ്പിനെ കുറിച്ചെല്ലാം എഴുതിയിരിക്കുന്നത്. നോക്കൂ, അവരുടെ പേരുകൾ അതിലുണ്ട്. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, ഞങ്ങളുടെ പേരുകൾ കുഞ്ഞാടിന്റെ പുസ്തകത്തിലാണ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് എനിക്കത് എഴുതപ്പെട്ട് കിട്ടിയത്. ഇല്ല, അങ്ങനെയല്ല. ഇല്ല, അങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയില്ല. കഴിഞ്ഞ രാത്രിയിൽ അത് അവിടെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളുടെ പേരുകൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അങ്ങനെയാകുന്നു. ഇതെല്ലാം ഒരേ പുസ്തകം തന്നെയാണ്. നോക്കൂ,
Brother Branham, is it true that every Jew born since Christ came will be saved?
ഇപ്പോൾ സഹോദരൻ ബ്രഹാം, ക്രിസ്തു വന്നതിന് ശേഷം ജനിച്ച ഓരോ യഹൂദനും രക്ഷിക്കപ്പെടുമെന്നുള്ളത് സത്യമാണോ? 144,000 പേർ ആരാണ്? അവർ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടേണ്ടതിനായി മുൻനിർണയിക്കപ്പെട്ടവരാണോ? അവരുടെ ശുശ്രൂഷ എന്താകുന്നു? ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിലായിട്ടുണ്ട്. എന്നാൽ ഒന്നാമത്തെ ചോദ്യം ഇതാകുന്നു, ക്രിസ്തുവിന് ശേഷം ഈ ലോകത്തിൽ ജനിച്ച എല്ലാ യഹൂദനും രക്ഷിക്കപ്പെടുമെന്നുള്ളത് സത്യമാണോ? അല്ല, കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ പേരെഴുതപ്പെട്ടവരല്ലാതെ ആരും യഹൂദനായാലും പുറജാതിയായാലും രക്ഷിക്കപ്പെടുകയില്ല. നോക്കൂ, അത്രമാത്രം. പുസ്തകം ആ രഹസ്യത്തെ മറച്ചുവെച്ചിരിക്കുന്നു. ആ പുസ്തകം മാത്രം അതിപ്പോൾ വെളിപ്പെടുത്തുന്നു. ഓരോരുത്തരുടെ പേരുകളല്ല, എന്നാൽ പുസ്തകത്തിന്റെ രഹസ്യം ആ പേരുകളെ വിളിക്കുമ്പോൾ അവർ അറിയും. നിങ്ങൾ അവസാനമായി അതിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? നോക്കൂ, പുസ്തകം പറയുന്നില്ല ഇപ്പോൾ ലീവയിൽ ഈ സഭാകാലഘട്ടത്തിന്റെ സമയത്ത് രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഓർമനവിൽ, അല്ലെങ്കിൽ അത് മറ്റാരായിരുന്നാലും. ഇല്ല, അതങ്ങനെ പറയുന്നില്ല. അത് രഹസ്യത്തെ കാണിക്കുകയും എന്താണ് ആ കാര്യമെന്നുള്ളതിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ നാം വിശ്വാസത്താൽ അത് വിശ്വസിക്കുന്നു. അതാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞത്. ആരോ പറഞ്ഞു, കൊള്ളാം, ഞാൻ വെറുതെ അത് ശ്രമിച്ചിട്ട് കാര്യമില്ല. സഹോദരൻ ബ്രഹാം പറഞ്ഞു, ജെഫേഴ്സൺ വെല്ലിൽ നിന്നും ഒരാൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. നോക്കൂ, ഇപ്പോൾ നോക്കൂ, അതൊരു ഉപമയെ കാണിക്കുന്നു. അതങ്ങനെയാകുന്നില്ല. അവിടെ ആയിരക്കണക്കിന് പേർ രക്ഷിക്കപ്പെട്ടേക്കാം. എനിക്കറിയില്ല, അവരെല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, എന്നാൽ എനിക്കറിയില്ല. എന്നാൽ ഞാനത് വിശ്വസിക്കുന്നതിനുള്ള രീതി ഇതാകുന്നു. ഞാനാകുന്നു ആ വ്യക്തി. നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ എന്തോ തകരാറുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന് നിങ്ങൾക്കത്രയും നിശ്ചയമില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് മരണത്തെ അഭിമുഖീകരിച്ച് അവിടേക്ക് നടന്നു ചെല്ലാൻ കഴിയും? നോക്കൂ, എങ്ങനെ നിങ്ങൾക്ക് താഴേക്കിറങ്ങിച്ചെന്ന് അവിടെ മുടന്തനായും അന്ധനായും കെട്ടുപിരിഞ്ഞു കിടക്കുന്നവരോട് യഹോവായ പ്രകാരം അരളി ചെയ്യുന്നു, എഴുന്നേറ്റ് നടക്ക, യേശുക്രിസ്തു നിങ്ങളെ സൌഖ്യമാക്കുന്നു എന്ന് പറയാൻ കഴിയും? എങ്ങനെ നിങ്ങൾക്ക് അവിടെ തണുത്ത് മരവിച്ച് കിടക്കുന്ന മണിക്കൂറുകൾ മണിക്കൂറുകളായി മരിച്ചു കിടക്കുന്ന തണുത്ത് മരവിച്ച ആ മൃതശരീരത്തോട് യഹോവായ പ്രകാരം അരളി ചെയ്യുന്നു, എഴുന്നേറ്റ് നിന്റെ കാലിൽ നിൽക്ക എന്ന് പറയാൻ കഴിയും? നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. നോക്കൂ, ശരി, നാം പറഞ്ഞേക്കാം മരണമെല്ലാം അവകാശപ്പെടുന്നു, ഇതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അതെ, എന്നാൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുമ്പോൾ അത് ദൈവം തന്നെയെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അതെല്ലാ കാര്യങ്ങളെയും മാറ്റുകയും ചെയ്യുന്നു. അത് ശരിയാണ്. ഇപ്പോൾ അതെ, ഈ യഹൂദന്മാരെല്ലാം, എല്ലാ യഹൂദന്മാരും രക്ഷിക്കപ്പെടുന്നില്ല. ഇല്ല ശ്രീമാൻ, അവർ രക്ഷിക്കപ്പെടുന്നില്ല. അവർ മാത്രം, അവൻ യഹൂദനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യഹൂദൻ എന്ന പേര് അവർക്ക് നൽകപ്പെട്ടത് അവർ വെളിയിൽ വന്നതിന് ശേഷമാണ്. നെബുക്കദ്നേസർ ആണ് ആദ്യം അവരെ യഹൂദൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്ന് ഞാൻ കരുതുന്നു. കാരണം യഹൂദ ഗോത്രത്തെയാണ് അവിടേക്ക് എടുത്തുകൊണ്ടുപോയത്. അങ്ങനെ അവർക്ക് യഹൂദൻ എന്ന പേര് നൽകപ്പെടുകയുണ്ടായി. കാരണം അവർ യഹൂദയിൽ നിന്ന് വന്നവരായിട്ട് യഹൂദൻ എന്ന നാമം അവർക്ക് കിട്ടി. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ എന്നത് വ്യത്യസ്തമായ ഒന്നാണ്. ഇസ്രായേലും യഹൂദനും മൊത്തമായും വ്യത്യസ്തരാണ്. എല്ലാ യഹൂദനും ഒരു ഇസ്രായേലിയനല്ല, നോക്കൂ, അല്ല, അവനൊരു യഹൂദൻ മാത്രമാകുന്നു. എന്നാൽ അതിനുശേഷം ഇസ്രായേൽ, പൌലോസ് ഒരിക്കലും എല്ലാ യഹൂദനും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും എന്നാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ നാമം ആദ്യം മുതലേ അതാണ് വീണ്ടെടുപ്പിന്റെ നാമം? നോക്കൂ, എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും, എന്നാൽ എല്ലാ യഹൂദയും യഹൂദമതവും രക്ഷിക്കപ്പെടുമെന്നല്ല. നോക്കൂ, അത് അന്യജാതികളെ പോലെയാണ്. 1000-10000 മടങ്ങ് ജനങ്ങൾ, അക്ഷരാർത്ഥത്തിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ, ക്രിസ്ത്യാനികളെന്നും ക്രിസ്തു സഭയെന്നും അതുപോലെയുള്ള നാമങ്ങളാൽ വിളിക്കപ്പെടുന്ന ഈ സഭാസമ്പ്രദായ സമുദായങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. അവരെല്ലാം രക്ഷിക്കപ്പെടുമെന്ന് അത് അർത്ഥമാക്കുന്നില്ല. ജനങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾ ഇതിലോ അല്ലെങ്കിൽ അതിലോ, ഒരു സഭാസംഘടനയിലോ ഒരു പ്രത്യേക വിഭാഗീയ സമുദത്തിലുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ പേര് ഞങ്ങളുടെ പുസ്തകത്തിലില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ അത് കപടമതമാണ്. നോക്കൂ, അത് കപടമതമാണ്. നോക്കൂ, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ. അതുകൊണ്ട് അത് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. അതിനാൽ ദൈവം തന്റെ മുന്നറിവിനാൽ അവന്റെ മഹിമയ്ക്കായി ഒരു സഭയെ മുന്നിർണയിക്കപ്പെട്ടിരിക്കുകയും അവരാണ് രക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ. ശരി, നിങ്ങളുടെ വിശ്വാസം അവിടെയാണ് അത്രയും നങ്കൂരമർപ്പിച്ചിരിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞേക്കാം, ശരിയാണ്, എന്റെ ജീവിതം അവിടെയാണ് നങ്കൂരമർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ എപ്രകാരമുള്ള ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ അതിന് തീരെ യോഗ്യനല്ലാത്തവനായി നിങ്ങൾ കാണും. നിങ്ങളുടെ നങ്കൂരം തെറ്റായിടത്താണ്. പാറയിലത് ഉറപ്പിക്കേണ്ടതിന് പകരം അത് മണ്ണിലായിരിക്കുന്നു. ആദ്യത്തെ ഒരു ചെറിയ തിരമാല തന്നെ അതിനെ ഇളക്കിക്കളയും. ഹാ, അതെ, വചനമെന്തെങ്കിലും വെളിപ്പെടുത്തിക്കൊള്ളട്ടെ, എന്റെ സഭയെ അത് പഠിപ്പിക്കുന്നില്ല. അത് അവിടെ വെച്ച് തന്നെ നിങ്ങൾ യാതൊരു പാറയിലും നങ്കൂരമിട്ടിരിക്കുന്നില്ല എന്ന് കാണിക്കുന്നു. നിങ്ങൾ മണലിലായിരിക്കുന്നു. ഹാ, അതെ, അത് ശരിയാണ്. അതുകൊണ്ടിപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പോൾ 144,000 പേർ മുൻനിർണയിക്കപ്പെട്ടവരാണോ? അതെ ശ്രീമാൻ, അത് ഇസ്രായേലാകുന്നു, ആത്മീയ ഇസ്രായേൽ. ചിന്തിച്ചു നോക്കുക, അവിടെ അവർ ദശലക്ഷക്കണക്കിനുണ്ടാകും. അവിടെ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു മുഴുവൻ കൂട്ടമാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ യഹൂദിയിലായിരിക്കുന്നതിന്റെ കാരണത്താൽ അവർ രക്ഷിക്കപ്പെടുകയില്ല. മനസ്സിലായോ? അവിടെ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയമുണ്ടോ? എനിക്കറിയില്ല. എന്നാൽ അവിടെ ഒരുപക്ഷെ അടുത്തു വരാൻ പോകുന്ന ഉപദ്രവകാലത്തിന് ശേഷം അവർ ഒരുമിച്ച് കൂടുകയാണ്. നിങ്ങൾക്കറിയാമോ, അവരെക്കുറിച്ചുള്ള ഒരു ടേപ്പ് എന്റെ പക്കലുണ്ട്. അത് എന്നോടുകൂടെ ഇപ്പോൾ ഉള്ള ഒരു കവനന്റ് ചർച്ചിലെ ഒന്നിലാകുന്നു. അത് പഴയതാണ്. ഓ, ഞാനിപ്പോൾ മറന്നുപോയിരിക്കുന്നു. അത് തുടങ്ങിയത് അവർക്കത് ആഫ്രിക്കയിലായിട്ടുണ്ട്. അത് ഡച്ച് റീഫോം ആകുന്നു. അത് ഡച്ച് മതപരിഷ്കരണ സഭയുടെ ഉടമ്പടിയാകുന്നു. ഇപ്പോൾ നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നിങ്ങളിപ്പോഴും ആ ഹേഡൽബർഗ് മതതത്വ ഉപദേശങ്ങളെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും ആ ഡച്ച് മതപരിഷ്കരണത്തിലായിരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം അതുതന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു അമേരിക്കൻ പേരിനാൽ അതിനെ മോടി പിടിപ്പിച്ചേക്കാനിടയുണ്ട്. അതാണ് അതിന്റെ പിന്നിലായിട്ടുള്ളത്. കാരണം നിങ്ങൾ ആ പഴയ ഹേഡൽബർഗിന്റെ അതേ മതതത്വ ഉപദേശങ്ങളിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നു. അത് ശരിയല്ലേ എന്ന് നിങ്ങളുടെ പാസ്റ്ററിനോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. നോക്കൂ, അതുകൊണ്ട് ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. 144,000 പേർ പരിശുദ്ധാത്മാവിനാൽ മുതലെടപ്പെടുന്നതിന് മുൻനിർണയിക്കപ്പെട്ടവരാണോ? അതേ ശ്രീമാൻ, അത് കൃത്യമായും ശരിയാകുന്നു. ശരി, ഇപ്പോൾ ആരെങ്കിലും ഇവിടെ നിങ്ങൾക്ക് തൃപ്തിയാവുന്ന വിധം ഞാൻ എന്റെ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടെന്നാൽ ഒരുപക്ഷെ ഞാൻ തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. നോക്കൂ, എന്നാൽ ഇതെന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ചാകുന്നു. നിങ്ങൾ നോക്കൂ, ഇതെന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ചാകുന്നു. സഹോദരൻ ബ്രഹാം, സർപ്പസന്ധിതിയുടെ വിഷയത്തിൽ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കെ, ഹാ, ഓ, ഞാൻ ഒരിക്കലും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇതെന്റെ ശ്രദ്ധയിൽ നിന്ന് വഴുതിപ്പോയി. സർപ്പസന്ധിതിയെ ഈ ആഴ്ചയിൽ എടുത്തിരിക്കെ ഈ ചോദ്യം ചോദിക്കുന്നത് ഉചിതമാണോ? എന്റെ സ്നേഹിതർ 34:1 വിശദീകരിക്കുന്നതിന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. എനിക്കതിന് കഴിഞ്ഞില്ല. നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഇത് വിഷയത്തിന് പുറത്തുള്ള ചോദ്യമാണ്. എന്നാൽ എങ്ങനെയൊക്കെയായാലും ഞാൻ ദൈവത്തിന്റെ സഹായത്താൽ എന്നാൽ കഴിയാവുന്ന വിധം ശ്രമിക്കാം. നമുക്കതിപ്പോൾ നോക്കാം. ഞാനത് സ്വല്പം കൂടെ ഒന്ന് മോടി പിടിപ്പിക്കട്ടെ. ഞാൻ വിചാരിക്കുന്നു അവിടെയാണ് യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജയെ ലഭിച്ചു എന്നവൾ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹവ അപ്രകാരം അത് അവിടെ പറഞ്ഞിരിക്കുന്നതായി ഞാൻ കരുതുന്നു. അത് തീർച്ചയാണോ എന്ന് ഞാൻ പരിശോധിക്കാൻ പോകുകയാണ്. അതെന്തുകൊണ്ടാണെന്നാൽ കഴിഞ്ഞ രാത്രിയിൽ 7,000 പകരം ഞാൻ 700 എന്ന് പറയുകയുണ്ടായി. അതെനിക്ക് അത്രമാത്രം ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട്. നോക്കൂ, നിങ്ങൾക്കത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശത്രു എല്ലാ വശത്തും ഉണ്ടായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, അതാകുന്നു കാര്യം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കായിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്റെ സഹോദര സഹോദരി, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോവുകയാണ്. കൂടാതെ ഇപ്പോൾ ഓർക്കുക, ഇത് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല, അല്ല, ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കൂടാതെ ഈ വിഷയത്തിൽ ഒരു വിമർശകനാവാൻ സാധ്യതയുള്ള ആ വ്യക്തിയെയും ഞാൻ സ്നേഹിക്കുന്നു. എന്നാൽ ഈ വ്യക്തി ഇവിടെ ഒരു വിമർശകനല്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്നെ സഹായിക്കുമോ എന്നവർ ചോദിച്ചിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ജനങ്ങൾ അത് വിശ്വസിക്കുന്നതിനാലാണ്. എന്നാൽ ആ ചോദ്യം ചോദിച്ച വ്യക്തിയോട് ഉത്തരം നൽകാൻ തക്കവണ്ണം അവർ ആത്മാവിനാൽ ശേഷിയുള്ളവരായി നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചോദ്യം എന്തായാലും അവൾ ഇവിടെ പറയുന്നത് യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ശരിയായ കാര്യത്തിനായാലും തെറ്റായ കാര്യത്തിനായാലും ജീവൻ ദൈവത്തിൽ നിന്ന് വരുന്നില്ല എങ്കിൽ പിന്നെ എവിടെ നിന്ന് വരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആരാണ് ഇസ്കരിയോത്ത് യൂദാവിനെ ലോകത്തിലേക്ക് അയച്ചത്? അതെന്നോട് പറയുക. അവൻ നാശത്തിന്റെ പുത്രനായി ജനിച്ചുവെന്ന് വേദസ്തം പറയുന്നു. അവരോട് ആ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കുക. നാരങ്ങയുടെ അകത്തുള്ള പുഴുവിനെ പോലെയാകുവേൻ. നോക്കൂ, നോക്കൂ, നിങ്ങൾ നോക്കൂ, അവർക്കത് കഴിയില്ല, അതാകുന്നു. ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ അവരെ കുറച്ചുകൂടി പ്രാവർത്തിക രീതിയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹവ ഇവിടെ പറഞ്ഞു, നിങ്ങൾ അതിന്റേതായ ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഹവ ഇവിടെ അത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ നോക്കിയാൽ, അതായത് യഹോവയായ ഒരുവനാലാണ് അവൾക്ക് ഈ പ്രത്യർണ ലഭിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ അവനൊരാത്മാവാണ്, അവനത് ചെയ്യാൻ കഴിയുകയില്ല. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളത് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നോക്കൂ, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. നിങ്ങൾക്കത് മറ്റൊരു രീതിയിൽ പറയാൻ കഴിയില്ല, അതിന് അതിന്റേതായ ശരിയായ വ്യാഖ്യാനം ആവശ്യമാണ്. നോക്കൂ, അതേ ശ്രീമാൻ. അല്ല ശ്രീമാൻ, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആത്മാവ്, നാം എല്ലായ്പ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ സ്വഭാവമാണ് പിന്തുടരുന്നത്. നിങ്ങൾക്കതറിയാം. ആ കുട്ടിയെയും അവന്റെ സ്വഭാവത്തെയും നോക്കുക. ശരി, ആദാം ദൈവത്തിന്റെ മകനായിരുന്നു, ഹവ ദൈവത്തിന്റെ മകളായിരുന്നു, ശരിയല്ലേ? ദൈവത്തിന്റെ സൃഷ്ടിയിലെ ആദ്യത്തെ കാര്യമായിട്ട് അതിൽ തിന്മയുടെ ഒരംശം പോലും അതിനെക്കുറിച്ച് ഒരിടത്തും ഉണ്ടായിരിക്കാൻ കഴിയുന്നതല്ല. തിന്മ എന്താണെന്ന് അറിയപ്പെട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ കായീൻ ഒരു കള്ളനും ഒരു കൊലപാതകനും അങ്ങനെയെല്ലാം എന്തുകൊണ്ടായിരുന്നു? എവിടെ നിന്നാണത് വരുന്നത്? ആ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. അത് സർപ്പത്തിന്റെ സന്തതിയായിരുന്നു. നോക്കൂ, വേദപുസ്തകം അപ്രകാരം പറയുന്നില്ലേ? മുമ്പോട്ടുള്ള അവന്റെ വംശാവലിയെ ശ്രദ്ധിച്ചു നോക്കുക. അതിൽ അവനൊരു ഈ ലോകം അവകാശപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? പിശാചനാണ്. ആരാണ് ഇതിപ്പോൾ നിയന്ത്രിക്കുന്നത്? പിശാചാണ്. ശരിക്കും സത്യമാണ്, പിശാചാണ് ലോകം നിയന്ത്രിക്കുന്നത്. അവൻ യേശുവിനോട് പറഞ്ഞു, നോക്കൂ, ഈ ലോകവും അതിന്റെ മഹത്വവും എത്ര മനോഹരമാകുന്നു. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. നോക്കൂ, അവനാണ് അതിന്റെ നിയന്ത്രകൻ. ഇപ്പോൾ അവനത് സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവന്റെ മക്കളെല്ലാം വിവേകികളാണ്. അത് പിശാചിന്റെ മക്കളാകുന്നു. അല്ലെങ്കിൽ കായിന്റെ മക്കളെ എടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതെടുത്ത് അവരുടെ വംശാവലിയിൽ കൂടി കൊണ്ടുവരികയാണെങ്കിൽ അവർ പരിഷ്കാരികളായ മനുഷ്യരായിരുന്നുവെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അവരെല്ലാവരും തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം അവൻ ഹാബലിനെ കൊന്നപ്പോൾ ദൈവം അവന് പകരമായി ശേത്തിനെ തിരികെ നൽകി. അത് നീതിമാന്മാർ വീണ്ടെടുക്കുന്നതിന്റെ ഒരു മുൻകൂറിയാകുന്നു. അവർ മരിച്ചുപോയതിനു ശേഷവും വീണ്ടും ഉയർക്കപ്പെടും. അവിടെ നിന്നും ഇപ്പോൾ ശ്രദ്ധിക്കുക, പ്രാകൃതികമായ ആദ്യത്തെ വിത്തിൽ നിന്നുമല്ല അവർ മരിച്ചുപോയി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ തുറന്നിട്ടുണ്ടോ? നോക്കൂ, പ്രാകൃതികമായ ആദ്യത്തെ വിത്തായ വെറും സാധാരണമായതും നല്ലതുമായ ഹാബേൽ ആധുനിക സഭയുടെ മാതൃകയാകുന്നു. ആ സന്തതി പരമ്പരയെ നിലനിർത്തേണ്ടതിനു വേണ്ടി, അതായത് ഒന്ന് മരിക്കുകയും അതിനാൽ മറ്റൊന്ന് ഉയർക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് അത് വീണ്ടും ജനനം വീണ്ടുമാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കത് പിടികിട്ടിയോ? ശരി, അതപ്രകാരം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. നോക്കൂ, മനസ്സിലായില്ലേ? അവിടെയാണ് നിങ്ങൾ. അത് സമ്പൂർണമായ മാതൃകയാകുന്നു. അതുകൊണ്ട് പ്രാകൃതിക മനുഷ്യൻ തന്നെയും അവന്റെ പിതാവായ ആദാമിൽ നിന്ന് ജനിച്ചവൻ ആ പ്രാകൃതമായ പ്രവണതയെ തന്നെ കാണിക്കുന്നു. അത് പ്രാവർത്തികമാകുകയില്ല. പ്രകൃതിയാലുള്ള മനുഷ്യൻ ദൈവിക കാര്യങ്ങളെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടൊരു മനുഷ്യൻ പ്രകൃതിയാനുസരണമായി വന്നിട്ട് അതിനെ വീണ്ടും യഥാസ്ഥാനത്താക്കുന്നതിനായി മരിക്കുകയുണ്ടായി. അത് ഹാബേലിന്റെ മരണത്തെ പ്രതിനിധാനം ചെയ്യുകയും അത് ശേത്തിനാൽ ആ സ്ഥാനം മാറ്റിവെക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അത് ഏത് തരത്തിലുള്ള ജനങ്ങളായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവനിലുണ്ടായിരുന്ന ആ ആത്മാവ് എളിമയുള്ളവരെയും കൃഷിക്കാരെയും ആട്ടിടയന്മാരെയും കൊണ്ടുവന്നു. എന്നാൽ ലോകജ്ഞാനത്തിൽ നിന്നും എന്താണ് വന്നതെന്ന് ശ്രദ്ധിക്കുക. മിടുക്കരായ മനുഷ്യർ, കെട്ടിട നിർമ്മാതാക്കൾ, ലോഹങ്ങളിലും മറ്റെല്ലാം കൌശലബുദ്ധിയും അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്നവർ. അവരെവിടെയാണ് ചെന്ന് അവസാനിച്ചതെന്ന് നോക്കുക. അവർ മുമ്പോട്ട് പോയിട്ട് ദൈവം അവരെ ഓരോരുത്തരെയും നശിപ്പിച്ചു കളഞ്ഞു. അവരെല്ലാവരെയും, എന്നിട്ട് എളിമയുള്ളവരെ രക്ഷിക്കുകയും ചെയ്തു. സൗമ്യതയുള്ളവർ, ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കുമെന്ന് യേശു തന്റെ മത്തായിയുടെ അഞ്ചിൽ പറയുന്നില്ലേ? അതുകൊണ്ട് അതെ, വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കാലുവെക്കാൻ ഒരടി പോലും സ്ഥലമില്ല. നോക്കൂ, അത് കായിന്റെ സന്തതിയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു ടേപ്പ് ഉണ്ട്. നിങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. നോക്കൂ, ഇല്ല ശ്രീമാൻ, ഹാവ ഒരിക്കലും ആപ്പിളല്ല തിന്നിട്ടുള്ളത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പോകുന്ന ഒരു വാർത്തയുടെ ഭാഗം ഞാൻ പത്രത്തിൽ കാണുകയുണ്ടായി. അവൾ തിന്നത് ആപ്രിക്കോട്ട് എന്ന പഴമാണ്. നോക്കൂ, ആ പത്രം ഇപ്പോൾ എന്റെ വീട്ടിലുണ്ട്. നോക്കൂ, അതൊരു ആപ്രിക്കോട്ട് എന്ന ശീമബദാം പഴമായിരുന്നു. എത്രമാത്രം ജനങ്ങൾക്ക് അതൊരു ജഡീകമായ വിചാരമാകുന്നു. നോക്കൂ, അത് കഴിഞ്ഞ് മോശ ഒരിക്കലും കടൽ മറികടന്നിട്ടില്ല. അവൻ ഓടക്കാടിന്റെ കാട്ടിലൂടെയാണ് മറികടന്നത്. അതിലൂടെ ഇസ്രായേലിനെ ചാവുകടലിന്റെ മറുഭാഗത്ത് കൊണ്ടുചെന്നെത്തിച്ചു. അവിടെ ഒരു കൂട്ടം ഓടക്കാടായിരുന്നു ഉണ്ടായിരുന്നത്. അത് മൊത്തമായി ഓടക്കാടിന്റെ കടലായിരുന്നിട്ട് ഒരിക്കലും അവിടെ വെള്ളമുണ്ടായിട്ട് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ മോശ ഒരു കുറുക്ക് വഴിയെടുത്തിട്ട് ആ വഴിയിൽ കൂടി കറങ്ങിപ്പോയിരുന്നു. ഓർത്തഡോക്സ് സഭകൾ അത് അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങളത് കണ്ടിരിക്കുന്നുവല്ലോ. അത് അപ്രകാരമായിരുന്നുവെന്ന് ഓർത്തഡോക്സ് സഭകൾ അംഗീകരിച്ചിരിക്കുന്നു. ഓ മനുഷ്യ, ആ സർപ്പസന്തതിയെ, ആ എതിർ ക്രിസ്തുവിനെയും ആ മുഴുവൻ കാര്യങ്ങളെയും നേരെ അവിടെയായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? തീർച്ചയായും. അതെ ശ്രീമാൻ. സഹോദരൻ ബ്രഹാം, ദയവായി എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവന് പനി പിടിച്ച് തീരെ സുഖമില്ലാതായിരിക്കുന്നു. അവനിപ്പോൾ റിവർ വ്യൂ ഹോട്ടലിലാകുന്നു. ശരി, ഇതൊരു പ്രാർത്ഥനയുടെ അപേക്ഷയാണ്. ഞാനത് കണ്ടിരുന്നു. കർത്താവായ യേശുവെ, ഈ പാവം മനുഷ്യൻ എഴുതിയത് ഒരിക്കലും വ്യർത്ഥമായിട്ടില്ല. കഴിഞ്ഞ രാത്രിയിൽ ഒരു കൊച്ചുകുട്ടിയിൽ നിന്നും വാദപ്പനി തന്നെ നീ മനഃപൂർവ്വമായി മാറ്റിയത് അവൾ കണ്ടിരുന്നു. നീ മഹാനായ ദൈവമാണെന്ന് അവൾ അറിഞ്ഞിരിക്കുകയും അതിനാൽ ഈ കൊച്ചുകുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ സൌഖ്യം പ്രാപിക്കാൻ ഇടയാക്കണമേ. ആമീൻ. ആരെങ്കിലും എന്തെങ്കിലും എഴുതുമ്പോൾ അത് വ്യർത്ഥമായി പോകുന്നില്ല. അതെത്ര ലളിതമായി നമുക്ക് തോന്നിയാലും എത്ര അധികമായി തോന്നിയാലും അത് കാര്യമല്ല. എന്നാൽ എന്തോ അതിന് പിന്നിലായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ മഹിളയും ആ കൊച്ചുകുട്ടിയും എന്തോ അതാകുന്നു. യഹൂദന്മാരോട് പ്രസംഗിക്കാൻ വരുന്ന ഏലിയാവോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ മനുഷ്യനാണോ, അതോ ഏലിയാവിന്റെ ആത്മാവ് ഏതെങ്കിലും മറ്റൊരു മനുഷ്യനിലാണോ? ഇപ്പോൾ അത് പറയുവാൻ എനിക്ക് പേടിയാകുന്നു. എനിക്കറിയില്ല. നോക്കൂ, അത് ഞാൻ വീണ്ടും വായിക്കട്ടെ. യഹൂദന്മാരോട് പ്രസംഗിക്കാൻ വരുന്ന ഏലിയാവ്, ഓ അതെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ മനുഷ്യനാണോ, അതോ ഏലിയാവിന്റെ ആത്മാവ് ഏതെങ്കിലും മറ്റൊരു മനുഷ്യനിലാണോ? ഇപ്പോൾ എനിക്കത് ശരിയായി പറയാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് ഹാനോക്കിനെ കുറിച്ച് പറയാൻ കഴിയുമായിരുന്നു. നോക്കൂ, എന്നാൽ എനിക്കത് കഴിയുകയില്ല. നോക്കൂ, എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം അതെന്തായിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് മാത്രമാകുന്നു. ഇപ്പോൾ ഇതിന് സാധ്യതയുള്ള ഞാനൊരുവിധം, ഇപ്പോൾ ഞാനത് ഈ രീതിയിൽ പറയട്ടെ. ടേപ്പ് കേൾക്കുന്നവർ, ടേപ്പ് കേൾക്കുന്ന സഹോദരന്മാർ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. അവരുടെ ആത്മാവിനാൽ അഭിഷേകമുള്ള മനുഷ്യരായിരിക്കും അതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് പ്രവണതയുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നാൽ നോക്കൂ, അവൻ പറയുന്നു അത് ഏലിശാവിന്റെ മേലായിരിക്കുന്നില്ലേ? ഏലിയാവിന്റെ ആത്മാവ് ഏലിശായുടെ മേൽ വസിച്ചിരുന്നില്ലേ? നോക്കൂ, ഏലിയാവിന്റെ ആത്മാവ്, അവൻ ഏലിയാവ് ചെയ്തതുപോലെ തന്നെ ചെയ്തു. നോക്കൂ, അതുകൊണ്ട് ഞാൻ, എന്നാൽ എനിക്കത് സത്യമാണെന്ന് പറയാൻ കഴിയുകയില്ല. എനിക്കറിയില്ല. നോക്കൂ, ഞാൻ നിങ്ങളോട് സത്യസന്ധനാകുന്നു, എനിക്കറിയില്ല.
Would you please answer this one for me about baptism?
സഹോദരൻ ബ്രഹാം, സ്നാനത്തെക്കുറിച്ചുള്ള എന്റെ ഈ ചോദ്യത്തിന് ദയവായി ഉത്തരം നൽകുമോ? മത്തായി 28:19 പഠിപ്പിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാകുന്നു. പ്രവൃത്തികൾ 2:38 പത്രോസ് കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ മാറ്റം എപ്പോഴാണ് വന്നത്? ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവായ യേശുവിലാകുന്നു. നല്ലത്. സഹോദര അല്ലെങ്കിൽ സഹോദരി, ഇത് എഴുതിയത് ആര് തന്നെയായാലും അവിടെ യാതൊരു മാറ്റവും അതിനെക്കുറിച്ച് വന്നിട്ടില്ല. നോക്കൂ, പത്രസ് യേശു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അത് തന്നെ ചെയ്തു. ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തലപ്പേര് ഉപയോഗിക്കണമെന്ന് പറയുകയാണെങ്കിൽ അവർ പത്രസ് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞുവോ അതല്ല, എന്നാൽ എന്ത് ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞുവോ അതാണ് ചെയ്തത്. നോക്കൂ, ഇപ്പോൾ യേശു പറഞ്ഞത് ശരി, നമുക്ക് സ്വല്പം കൂടി അതെടുക്കാം. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ആ വ്യക്തി ഇവിടെയുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ 3 വസ്തുക്കൾ എടുത്തു വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് പിതാവാകുന്നു, ഇത് പുത്രനാകുന്നു, ഇത് പരിശുദ്ധാത്മാവാകുന്നു. ത്രിദ്വീയക്കാർ വിശ്വസിക്കുന്നത് പോലെ അവർ 3 വ്യത്യസ്ത വ്യക്തികളാണെന്ന് വിശ്വസിക്കുക. അവർ അങ്ങനെ വിശ്വസിക്കുന്നു. നോക്കൂ, ശരി, എങ്കിലിപ്പോൾ മത്തായി 28:19 യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. അവൻ അല്ല, എന്നോട് ക്ഷമിക്കണമേ, ഞാനിപ്പോൾ പ്രവർത്തികളാണ് ഉദ്ധരിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പ്രവർത്തികൾ 2 അല്ല, ലൂക്കോസ് 24:49 ഞാൻ ഉദ്ധരിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാനിത് വായിക്കട്ടെ, അതിനുശേഷം ഞാനിത് എടുക്കാം, കാരണം കഴിഞ്ഞ ദിവസം ഞാനത് എടുക്കാതെ അത് പറഞ്ഞിരുന്നു. ഞാനിത് ശരിയായി എടുത്തിരിക്കണം എന്ന് എനിക്ക് തീർച്ചയാക്കുന്നതിന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവിടെ പറയുന്നതായ തലപ്പേരുകളെക്കുറിച്ച് എനിക്കറിയാം, എന്നാൽ അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 29:16 തൊട്ട് തുടങ്ങാം. അതിനുശേഷം 11 ശിഷ്യന്മാർ, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവനോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന് അവരോട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ അധികാരം എവിടെയാകുന്നു? എവിടെയാണ് ദൈവം ആയിരിക്കുന്നത്? സ്വർഗത്തിലെ സകല അധികാരവും ഭൂമിയിലെ സകല അധികാരവും അവന് നൽകിയിരിക്കുന്നുവെങ്കിൽ പിന്നെ ദൈവം എവിടെയാണായിരിക്കുന്നത്? അവിടെയാകുന്നു അവനാകുന്നത്. നോക്കൂ, അതാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ശരി, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അതിനെക്കുറിച്ചുള്ള തൃതീയക്കാരുടെ സമ്പ്രദായ പ്രകാരം ഞാൻ നിന്നെ പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും സ്നാനപ്പെടുത്തുന്നു. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ പോലും പറയപ്പെട്ടിട്ടില്ല. നോക്കൂ, അവൻ പറഞ്ഞു പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ എന്നാണ്. ഓരോന്നിന്റെയും മുന്നിൽ ഒരു നാമം ഇടണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു നാമം മാത്രം. ഇവിടെ ശ്രദ്ധിക്കുക, നാമങ്ങളിൽ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടില്ല, നാമം, ഒരു നാമം മാത്രം, പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ. നോക്കൂ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പിതാവ് ഒരു നാമമാണോ? പുത്രനൊരു നാമമാണോ? എത്ര പിതാക്കന്മാരിവിടെയുണ്ട്? പിതാവെന്ന് പേരുള്ളവൻ നിങ്ങളിൽ ആരാകുന്നു? എത്ര പുത്രന്മാരിവിടെയുണ്ട്? എത്ര മനുഷ്യരിവിടെയുണ്ട്? നോക്കൂ. ശരി, എങ്കിൽ നിങ്ങളിൽ ആർക്കാണ് പിതാവ്, പുത്രൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പേരുള്ളത്? നോക്കൂ, അതൊരിക്കലൊരു സ്ത്രീ പറഞ്ഞതുപോലെയാണ്. അവർ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, പരിശുദ്ധാത്മാവ് ഒരു നാമമാകുന്നു, അതൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ, ഞാനൊരു വ്യക്തിയാണ്, എന്നാൽ എന്റെ പേര് വ്യക്തി എന്നാകുന്നില്ല, ഞാനൊരു വ്യക്തിയാണ്. നോക്കൂ, എന്റെ പേര് വില്യം ബ്രഹാം എന്നാകുന്നു, എന്നാൽ ഞാനൊരു വ്യക്തിയാകുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു, അത് തന്നെയാകുന്നു ഇത്. ഇതൊരു നാമമല്ല, ഇത് ദൈവം എന്ന വ്യക്തിയുടെ തലപ്പേരാണ്. നോക്കൂ, അത് ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ തലപ്പേരാണ്, അതവൻ എന്താകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പീൻ. അല്ലാതെ പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും എന്നായിരുന്നില്ല, അല്ലെങ്കിൽ അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാവിന്റെയും നാമങ്ങളിൽ എന്നുമായിരുന്നില്ല, എന്നാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നായിരുന്നു. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു നാമമല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് എന്തു പറയുന്നു? അതൊരു നാമമാണെന്ന് തന്നെ പറയുകയാണെങ്കിൽ അതിലേതാണത്? അവയിൽ ഒന്നിനെ നിങ്ങൾ ഒരു നാമമെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ നാമം ഏതാണ്? ഒരു തലപ്പേരിന് നിങ്ങൾ ഒരു നാമം വിളിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ ഏതാണ് നാമം? ഏത് തലപ്പേരിനാണ് നിങ്ങൾ സ്നാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? പിതാവോ അതോ പുത്രനോ? ഇത് ഏകവചനമാകുന്നു. നോക്കൂ, ഇപ്പോൾ നാം ഇവിടെ വായിച്ച വേദഭാഗം മത്തായിയുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗമാകുന്നു. ഇത് ഞാൻ എല്ലായ്പ്പോഴും വിശദീകരിച്ചിട്ടുള്ളതുപോലെയാണ്. നിങ്ങളൊരു പ്രേമകഥ വായിക്കുകയാണെങ്കിൽ അതിൽ ജോണും മേരിയും അതിനുശേഷം എന്നേക്കും സന്തോഷമായി ജീവിച്ചു എന്ന് പറയുന്നു. നോക്കൂ, അതെന്തുകൊണ്ടാണെന്നാൽ ജോണും മേരിയും ആരാണെന്ന് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കഥയുടെ തുടക്കത്തിലേക്ക് തിരികെ പോയി ജോണും മേരിയും ആരാകുന്നു എന്ന് കണ്ടുപിടിക്കുക. നോക്കൂ, ഇപ്പോൾ അതാണ് നിങ്ങൾ മത്തായിയുടെ പുസ്തകത്തിൽ ചെയ്യുന്നത്. നിങ്ങളതിന്റെ അവസാന ഭാഗം മാത്രം വായിക്കുകയാണ്. മത്തായിയുടെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പോയി ഈ കഥ എന്താണെന്ന് വായിക്കുക. അത് മത്തായിയുടെ അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളാകുന്നു. അത് നിങ്ങളൊരു പുസ്തകമെടുത്ത് ജോണും മേരിയും സന്തോഷമായി ജീവിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. അത് ജോൺ ജോൺസും ഇന്ന മേരിയുമായിരുന്നോ? അതായിരുന്നോ? അല്ല. അത് ജോൺ ആയിരുന്നോ? അത് ഹെൻറി ജോണും ഇന്ന ഇന്ന ആളുമായിരുന്നോ? ഇത് ജോൺ എന്ന ആരോ ഒരാളും മറ്റേത് ഇന്ന ഇന്ന വ്യക്തിയുമായിരുന്നോ? ഇല്ല, നിങ്ങൾക്കിതുവരെയും അതറിയില്ല. നോക്കൂ, അത് തീർച്ചയാക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം എന്നത് തിരികെ ആ പുസ്തകത്തിലേക്ക് പോയി അത് വായിക്കുക എന്നതാണ്. നോക്കൂ, നിങ്ങൾക്ക് അതിന്റെ ഇവിടെയുള്ള ഒരു ഭാഗം മാത്രമായി എടുക്കാൻ കഴിയില്ല. നിങ്ങൾക്കത് മുഴുവനായി ഒരുമിച്ചെടുത്ത് കൂട്ടിച്ചേർത്ത് ആ ചിത്രം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മത്തായിയുടെ 1 പോകാം. അതിന്റെ 1 വരുമ്പോൾ അത് വംശാവലിയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്നു. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ 18 എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു എന്ന് പറയുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇതിന് പേര് വിളിക്കുക. ആരാകുന്നു ഇത്? ദൈവമാകുന്ന പിതാവ്, ദൈവമാകുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇതാരാകുന്നു, 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 പുത്രൻ. ശരി, ഇപ്പോൾ നമുക്കത് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ആരായിരുന്നു ഇതെന്ന് നിങ്ങൾ പറയും. ദൈവമാകുന്ന ആര്? പരിശുദ്ധാത്മാവ്. ശരി, ഇപ്പോൾ അത് ശരിയാകുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. ഇപ്പോൾ ദൈവമായിരുന്നു അവന്റെ പിതാവെന്ന് നിങ്ങൾ പറയുമെന്ന് ഞാൻ കരുതി. ഇപ്പോൾ എന്തോ ഇവിടെ തെറ്റായിട്ടുണ്ട്. അവന് രണ്ട് പിതാക്കന്മാർ ഉണ്ടായിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കതറിയാം. നോക്കൂ, ഇപ്പോൾ എന്തോ ഇവിടെ തെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഈ മനുഷ്യരിൽ അവർ മൂന്ന് വ്യക്തികളാണെങ്കിൽ അവരിൽ അവന്റെ പിതാവ് ആരാകുന്നു? വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. പിതാവായ ദൈവത്തിന് ഇതുമായി യാതൊന്നും ചെയ്യാനില്ല. കൂടാതെ യേശു പറഞ്ഞു, ദൈവം അവന്റെ പിതാവാകുന്നുവെന്നും ദൈവം അവന്റെ പിതാവാകുന്നുവെന്ന് നാം അറിയുകയും ചെയ്യുന്നു. അപ്പോൾ അവന് രണ്ട് പിതാക്കന്മാരുണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ തീർച്ചയായും നിയമാനുസൃതമല്ലാത്ത സന്തതിയാകുന്നു എന്നുള്ളത് തീർച്ചയായ കാര്യമാകുന്നു. ഇപ്പോൾ ഇത് നിങ്ങളെ എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് നോക്കുക. ഇപ്പോൾ അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ പ്രാപിച്ചു. എന്നാൽ ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ ഓർക്കുക, അവനൊരു നല്ല മനുഷ്യനായിരുന്നു. ദൈവത്തിന്റെ കരം ഇപ്പോൾ ഒരു കരം പോലെ ആയിരിക്കുകയും മുന്നയിമിക്കപ്പെട്ടവർ അതിനെ മനസ്സിലാക്കിക്കൊള്ളും. നോക്കൂ, ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ എന്നോടൊപ്പം പിന്തുടരുന്നുണ്ടോ? ശരി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പിതാവായ ദൈവത്താലാകുന്നു. ഞാനിത് തെറ്റായി വായിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അവളിൽ ഉൽപാദിതമായതിന് പിതാവായ ദൈവമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അത് പരിശുദ്ധാത്മാവാകുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, അതായത് ദൈവം അവന്റെ പിതാവാകുന്നു. അത് ശരിയല്ലേ? അതുകൊണ്ട് എന്താകുന്നു ഇത്? പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാകുന്നു. തീർച്ചയായും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കൂ, പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും ഒരേ വ്യക്തി തന്നെയാകുന്നു. അല്ലെങ്കിൽ അവന് രണ്ട് പിതാക്കന്മാരുണ്ടെന്ന് വരും. എങ്കിൽ പിന്നെ ഏത് തരത്തിലുള്ള വ്യക്തിയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഏത് തരത്തിൽപ്പെട്ട ദൈവമാണ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്? നോക്കൂ, പരിശുദ്ധാത്മായ ദൈവവും പിതാവായ ദൈവവും ഒരേ ആത്മാവ് തന്നെയാണ്. അവളൊരു മകനെ പ്രസവിക്കും. അവന് ഇവിടെയുള്ള ഈ വ്യക്തിക്ക് പേരിടണമെന്ന് പറഞ്ഞു. എന്താണ് അവന്റെ പേര്? ഇപ്പോൾ ഓർക്കുക, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാരിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം.
Which is spoken of the Lord by the prophet to whom the word comes to, saying, Behold, a virgin shall be with child.
കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ദൈവത്തിന്റെ നാമം എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്താണ്? യേശു എന്നാണ് അവന്റെ നാമം എന്ന് വേദപുസ്തകം പറയുന്നു. എങ്കിൽ ഒരിക്കൽ ഈ കൂടാരത്തിൽ വെച്ച് ഇതിനെക്കുറിച്ച് വിവാദത്തിനായി ഒരാൾ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം അതെല്ലാം കൂടി കൃത്രിമമായി എടുത്താക്കി കൂട്ടിയിരിക്കുന്നു, എന്നാൽ ഈ കാര്യത്തിൽ അതിന് കഴിയുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇത് മൂന്ന് വ്യത്യസ്തരായ വ്യക്തികളെ പൂർണ്ണമായും കൃത്യമായും കാണിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മത്തായി മൂന്നാം അധ്യായം, ഇവിടെ ഇതാ യോഹന്നാൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, ഇവിടെ ഇതാ പുത്രൻ സ്നാനപ്പെടുന്നതിനായി മുമ്പോട്ട് വരുന്നു. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും യോഹന്നാനാൽ സ്നാനമേൽക്കുകയും തിരികെ വെള്ളത്തിൽ നിന്ന് കയറിപ്പോകുകയും ചെയ്യുന്നു. ഉടനെ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവന്റെ മേൽ വരികയും ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകുകയും ചെയ്തു. ഒരേ സമയത്ത് മൂന്ന് വ്യത്യസ്ത വ്യക്തികളാകുന്നു. ഓ ദൈവമേ, അതെ, ഇത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത മനുഷ്യരും ഒരു ദൈവവേലയ്ക്കായി വിളിക്കപ്പെടുകയും ചെയ്തിട്ടില്ലാത്തവർക്ക് പ്രസംഗപീഠവുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല എന്നുള്ളതിനെ കാണിക്കുന്നു. അത് ശരിയാണ്. ദൈവത്തിന്റെ സഹായത്താൽ എനിക്ക് ആ വ്യക്തി എടുത്തിട്ട് അതുപോലൊരു കെട്ടുകെട്ടി അതിനുള്ളിൽ കെട്ടിയിട്ട് അവരുടെ തല മുക്കിക്കളയാൻ എനിക്ക് കഴിയും. നോക്കൂ, ഞാനത് കാര്യമാക്കുന്നില്ല, എനിക്ക് എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. അത് കേൾവിക്ക് ശരിയല്ല. എന്നോട് ക്ഷമിക്കണം കർത്താവെ, ഞാനതങ്ങനെ അർത്ഥമാക്കിയിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നോക്കൂ, ആ കാര്യത്തിൽ അവൻ എന്നെ പെട്ടെന്ന് പരിശോധിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്രകാരം അത് പറയാൻ ഞാൻ അർത്ഥമാക്കിയിരുന്നില്ല. എന്നോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിന് ചില രഹസ്യങ്ങൾ അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയുന്നതാണ് നന്നായി എന്ന് തോന്നുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യുമ്പോൾ അതൊരു സംഗീതോപകരണത്തിന്റെ ശ്രുതി ക്രമപ്പെടുത്തുന്നത് പോലെയാണ്. ഒരു ക്രിസ്ത്യാനിയായിരിക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും, എന്തോ തെറ്റായി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അവനത് ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, അതെന്നെ അതിലേക്ക് ഇടുകയായിരുന്നു. നോക്കൂ, യഥാർത്ഥത്തിൽ ഞാൻ ആ കാര്യത്തിലേ ഇല്ല. ഞാൻ സ്വയമായി പോലും അല്ലെങ്കിൽ യാതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ മാത്രം, അവൻ തന്നെ ആ പ്രവൃത്തി ചെയ്യട്ടെ. അവനാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. കാഹളം മിണ്ടാത്തതാണ്, അതിന് പിന്നിലുള്ള ശബ്ദമാണ് അതിന് നാദമുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആ മനുഷ്യൻ തെറ്റായി വചനം വ്യാഖ്യാനിച്ചിരിക്കുന്നു. നോക്കൂ, ഓർക്കുക, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തിയായ യേശു ക്രിസ്തു ഭൂമിയിൽ നിൽക്കുന്നു. ഇപ്പോൾ സ്വർഗം തീർച്ചയായും അവന് മേലെയായി അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, യോഹന്നാൻ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ആ മനുഷ്യന് ഇപ്പോൾ ഇപ്രകാരം പറയേണ്ടതായിട്ടുണ്ട്. അതായത് പിതാവായ ദൈവം ഇവിടെ ഭൂമിയിൽ നിൽക്കുകയും പരിശുദ്ധാത്മാവ് ദൈവം ഇവിടെ ഒരു പ്രാവിനെ പോലെ മേലെയായിരിക്കുകയും കൂടാതെ ദൈവമായ പുത്രൻ ഇവിടെ നിൽക്കുകയും ചെയ്തിട്ട് അത് മൂന്ന് വ്യക്തികളെ ഉണ്ടാക്കുന്നു. അത് തെറ്റാണ്. യോഹന്നാൻ അവിടെ നിന്നുകൊണ്ട് ഇതാ കുഞ്ഞാടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നു. യോഹന്നാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഒരു കുഞ്ഞാടിനെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവിനെ പോലെ എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ രാത്രിയിലും 700 പകരമായി ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കൂ. ദൈവത്തിന്റെ ആത്മാവാകുന്നു, ഇവിടെ ഇത് കുഞ്ഞാടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ആ പ്രാവ് രൂപത്തിൽ അത് ദൈവമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരികയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിക്കുന്നതിന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഇതവനാകുന്നു. ഇപ്പോൾ അവന്റെ നാമം എന്തായിരുന്നു? തീർച്ചയായും നോക്കൂ. അതുകൊണ്ട് തൃതീയക്കാരുടെ മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളാണെന്നുള്ള മതതത്വം ദൈവദൂഷണമാകുന്നു. അതൊരിക്കലും വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടില്ല, അതൊരിക്കലും സിംഹത്തിന്റെ സന്ദേശത്തിലും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അതിനടുത്തതായ കാലഘട്ടത്തിൽ അത് അംഗീകരിക്കുകയുണ്ടായി. അത് എതിർ ക്രിസ്തുവായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു വേദപണ്ഡിതനോടും അതിനെക്കുറിച്ച് ചോദിച്ചുകൊള്ളുക. നിക്കോലയാവരുടെ ഉപദേശത്തിൽ കൂടെയല്ലാതെ അത് ഒരിക്കലും കടന്നു വന്നിരുന്നില്ല. ആ കാരണത്താലാണ് അത് മാർട്ടിൻ ലൂഥറിന്റെ കാലത്ത് കൂടി കടന്നു വന്നത്. അതുകൊണ്ടാണ് അത് ജോൺ വെസ്ലിയിലേക്ക് തുടർന്നു പോയത്. അതിനുശേഷം പെന്തക്കോസ്തുകാരുടെ മേലായി പകരുകയുണ്ടായി. പെന്തക്കോസ്തുകാർ പുറത്തു കടന്നു വന്ന നാളിൽ അവർക്ക് യേശുനാമ മാത്രക്കാരുടെ കൂട്ടത്തെ അതോടൊപ്പം കൊണ്ടുവന്നു. ഇപ്പോൾ അത് വീണ്ടും തെറ്റാണ്. യേശുവിന് എങ്ങനെ തന്റെ സ്വന്തം പിതാവായിരിക്കാൻ കഴിയും? നോക്കൂ. അതുകൊണ്ട് അതാ കൂട്ടത്തെയും പുറത്താക്കി കളഞ്ഞു. എന്നാൽ ഒരു കഴുകന്റെ കാലഘട്ടം വരേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ആ സമയത്താണ് ഈ വിധമായ എല്ലാ രഹസ്യങ്ങളെയും അത് നേരെയാക്കുന്നത്. നോക്കൂ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലപ്പേരുകളാണ്. അവ മൂന്നിനെയും ശ്രദ്ധിക്കുക. മത്തായി പറഞ്ഞു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പത്രസ് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു. ആരാണ് പിതാവ്? കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു എന്റെ വലതുഭാഗത്തിരിക്കുക. അത് ശരിയല്ലേ? പിതാവ്, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നും പുറപ്പെട്ടുപോയ വചനമാകുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് ദൈവത്തിന്റെ വ്യക്തിത്വം മൂന്ന് തലപ്പേരുകളിലായി മൂന്ന് വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ പരിപൂർണമായും സ്വയം മൂന്ന് സ്വഭാവ ഗുണങ്ങളായി വെളിപ്പെട്ടതാകുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആരെങ്കിലുമാണെങ്കിൽ അതിനെ കൂടുതൽ ലളിതമായി പറഞ്ഞാൽ അത് ഒരേ ദൈവത്തിന്റെ തന്നെ മൂന്ന് ഉദ്യോഗസ്ഥാനങ്ങളാകുന്നു. യഥാർത്ഥത്തിൽ ഇത് ഒരേ ദൈവത്തിന്റെ തന്നെ മൂന്ന് സ്വഭാവ ഗുണവിശേഷങ്ങളാകുന്നു. ഇത് ദൈവം മൂന്ന് വ്യത്യസ്തമായ രീതിയിൽ പിതൃത്വത്തിന് കീഴിലായും പുത്രത്വത്തിന് കീഴിലായും പരിശുദ്ധാത്മാവിന്റെ കാലസമ്പൂർണതയ്ക്ക് കീഴിലുമായി പ്രവർത്തിക്കുന്നതാണ്. ദൈവം മൂന്നിൽ സമ്പൂർണനാകുന്നു. എതിർ ക്രിസ്തുവിന്റെ സംഖ്യ നാലാണെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? നോക്കൂ, ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പരിപൂർണമായും കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാത്രമായി സ്നാനപ്പെടുത്തുമ്പോൾ അത് തെറ്റാകുന്നു. നിങ്ങൾ വെറുതെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയാണെങ്കിൽ അത് പരിപൂർണമായും തെറ്റാണ്. എനിക്ക് വളരെയധികം യേശുമാരെ പരിചയമുള്ളതായിട്ടുണ്ട്. ലത്തീൻ രാജ്യങ്ങളിൽ നിറയെ യേശു എന്ന പേരോടുകൂടിയവരാകുന്നു. എന്നാൽ ഇത് കർത്താവ് യേശു ക്രിസ്തു അഥവ ആരാകുന്നു എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വളരെയധികം ബ്രണഹാംകാരുണ്ട്. എന്നാൽ ഞാനൊരുവൻ മാത്രമായി വില്യം മാരിയൻ ബ്രണഹാം ആകുന്നു. അത് ഞാനാകുന്നു. എന്നാൽ മറ്റനേകം വില്യം ബ്രണഹാമുകൾ വേറെയും പലയിടത്തുമായി ഉണ്ടാകും. എന്നാൽ ഇത് വ്യതിരിക്തമായി ഒരു വ്യക്തിയെ കർത്താവ് യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നതാണ്. നോക്കൂ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അവരിലത് ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് ശരിയാണ്. അതുകൊണ്ട് ഇതിലും കൂടുതലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു കത്തെഴുതുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സമയങ്ങളിൽ ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോളാകാം. ഞാനിത് എടുത്തു തീർക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ രോഗികളായി കഷ്ടപ്പെടുന്ന ചിലർക്ക് വേണ്ടി അവരെ പ്രാർത്ഥനയിൽ എടുക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിനാകുന്നു. സഹോദരൻ ബ്രഹാം, ഈ ചോദ്യം അവസരത്തിന് യോജിച്ചതല്ലെങ്കിൽ ഉത്തരം നൽകേണ്ട. അത് നന്നായിരിക്കുന്നു, ഞാനതിനെ അനുമോദിക്കുന്നു. ഏത് കുട്ടികളാണ് ഉൽപ്രാപണത്തിൽ പോകുന്നത്? ചെറിയ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പോകുമോ? നന്ദിയുണ്ട്. അവർ ആരും പേരെഴുതി കയ്യൊപ്പിട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിലും അതിന്റെ ആവശ്യമില്ല. എന്നാൽ നോക്കൂ, ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഒരാളുടെ പേരെഴുതുമ്പോൾ ഈ ലോകത്തിൽ യാതൊന്നിനും അത് മായ്ച്ചു കളയാൻ പറ്റുകയില്ല. കാരണം അത് ക്രിസ്തുവിന്റെ രക്തമായ മഷിയാൽ എഴുതപ്പെടുന്നു. അത് ഈ വലിപ്പമുള്ളതോ ആ വലിപ്പമുള്ളതോ മറ്റേത് വലിപ്പമുള്ളതോ എന്തു തന്നെയായാലും ആയിക്കൊള്ളട്ടെ, അത് അതേപോലെ തന്നെ പോകുന്നു. നോക്കൂ, ദൈവത്തിന്റെ മുന്നറിവിനാൽ എല്ലാ കുട്ടികളും എല്ലാ സഭകളും അവിടെയുള്ള മറ്റെല്ലാം തന്നെയാകുന്നു. ഇപ്പോൾ നമുക്കതറിയില്ല. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രണഹാം നിങ്ങൾ അവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇല്ല ശ്രീമാൻ, എനിക്കത് തെളിയിക്കാൻ കഴിയില്ല. ദൈവത്തിന് എന്നെ ഒരു ഉപകരണമായിട്ടോ അതുപോലെ മറ്റെന്തെങ്കിലുമായിട്ട് ഉപയോഗിക്കാൻ കഴിയും, അതേപോലെ നിങ്ങളെയും. എന്നാൽ വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിവിനാലല്ല ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, വിശ്വാസത്താലാകുന്നു. അപ്രകാരമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അപ്രകാരമാണ് നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഓർക്കുക, ദൈവം അപരിമിതനാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അപരിമിതൻ, ശരി. താൻ അപരിമിതനായിരിക്കെ അതവനെ പിന്നെ സർവജ്ഞാനിയാക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? സർവജ്ഞാനി എന്ന് വെച്ചാൽ അവൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനാകുന്നു എന്നർത്ഥമാകുന്നു. അവൻ അപരിമിതനാകാതെ അവന് സർവജ്ഞാനിയായിരിക്കാൻ കഴിയയില്ല. നോക്കൂ, അവന്റെ അറിവിലില്ലാത്തതായി യാതൊരു കാര്യവുമില്ല. ഈ ഭൂമിയിലുള്ള ഓരോ ചെറിയ കീടകം പോലും എത്ര വട്ടം അതിന്റെ കണ്ണുകൾ ചിമ്മുമെന്നും എത്ര കൊഴുപ്പ് അതുണ്ടാക്കുമെന്നും അവയെല്ലാം കൂടി എത്രയധികം ഉണ്ടാക്കുമെന്നും അവൻ അറിയുന്നു. നിങ്ങൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും അത് നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് എത്ര ആഴത്തിൽ പോകുന്നു എന്ന് പോലും അവൻ അറിയുന്നു. അത് അപരിമിതനാകുന്നു. ഇപ്പോൾ അവൻ അപരിമിതനാണെങ്കിൽ അത് അവനെ സർവജ്ഞാനിയാക്കുന്നു, അത് ശരിയല്ലേ? അവൻ സർവജ്ഞാനിയാണെങ്കിൽ അത് അവനെ സർവ്വവ്യാപിയാക്കുന്നു, കാരണം അവന് കൃത്യമായും ഓരോ മിനിറ്റും നാഴികയും സമയവും ഒരു നിമിഷത്തിന്റെ 55,000-ൽ ഒരു ഭാഗം പോലും അതെപ്പോൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവൻ കൃത്യമായി അറിയുന്നു. നോക്കൂ, ഇപ്പോൾ അതിന്റെ ആശയം പിടികിട്ടിയോ? എങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നു. ആ കാരണത്താൽ അവൻ എല്ലാ അധികാരങ്ങളുമുണ്ട്. അവൻ എല്ലാം അറിയുകയും അവൻ എല്ലാം ചെയ്യുകയും കഴിയും. ഇപ്പോൾ നമുക്കത് നോക്കാം. ദൈവത്തിന്റെ എല്ലാ മക്കളും ദൈവത്താലുള്ള ഓരോന്നും അവർ ഓർക്കുക. യേശു എപ്പോഴാണ് വേദപുസ്തകം പറയുന്നു? ഇപ്പോൾ നമുക്കതറിയാം, യേശു ഏകദേശം 30 AD കൊല്ലപ്പെട്ടത്, അത് ശരിയല്ലേ? അതേറെക്കുറെ വർഷത്തിന്റെ മധ്യഭാഗത്തിലായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു, 30-ാം വർഷം. എന്നാൽ ഇപ്പോൾ അവൻ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ടു എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ ഈ പുസ്തകം വീണ്ടെടുക്കുന്നതിനു വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ ഇട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു മഹത്തായ കാര്യമുണ്ടായിരിക്കുന്നു, അത് ആത്മീയ ഉത്തേജനത്തിന് കാരണമാക്കിയേക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ കുഞ്ഞാട് ഓർക്കുക, വേദപുസ്തകം പറയുന്നു കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകം ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ എഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ പേര് ആ പുസ്തകത്തിൽ ഇട്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങൾക്കതിപ്പോൾ മനസ്സിലായോ? നോക്കൂ, അവിടെ യാതൊന്നും ക്രമത്തെറ്റിയിട്ടില്ല. അത് ദൈവത്തിന്റെ വലിയ ഘടികാരത്തിന്റെ സൂചി കൃത്യമായി പ്രവർത്തിക്കുന്നത് പോലെ. നോക്കൂ, അതൊരു ഘടികാരത്തിന്റെ സൂചി ക്രമമായി നേരെ മുമ്പോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. ആ പുസ്തകത്തിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് വീണ്ടെടുക്കുന്നതിനു വേണ്ടി ലോകസ്ഥാപനം മുമ്പേ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ പേര് അതിലിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ തന്റെ വീണ്ടെടുക്കപ്പെട്ടവരെ അവകാശപ്പെടാൻ അവൻ മുമ്പോട്ട് വന്ന് ആ പുസ്തകം കയ്യിലെടുക്കുന്നു. ഞാനത് അവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് ഒരിക്കലും മറ്റൊരു ചോദ്യത്തിന് ഇന്ന് ഉത്തരം നൽകാൻ സാധിക്കില്ല. ശരി, അടുത്ത ചോദ്യം, നരകവും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയും ഒന്ന് തന്നെയാണോ? അല്ല, വേദപുസ്തകത്തിൽ നരകമെന്നതിന്റെ വിവർത്തനം ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പല വേദപുസ്തക പണ്ഡിതന്മാരും ഇരിപ്പുണ്ട്. ഞാൻ അവരെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സഹോദരനായ ഐവേഴ്സൺ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്, കൂടാതെ സഹോദരൻ ലീവയിലും. അങ്ങനെ വളരെയധികം സഹോദരന്മാർ, അവർ വാസ്തവമായ വേദപുസ്തക പണ്ഡിതന്മാരാകുന്നു. പാതാളം എന്ന വാക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം ശവക്കുഴി എന്നാകുന്നു, അത് ശരിയല്ലേ? അത് ശവക്കുഴിയുടെ യവന ഭാഷയിലുള്ള പേരാകുന്നു. എന്നാൽ കത്തുന്ന തീപ്പൊയ്ക മറ്റൊരു കാര്യമാകുന്നു, കാരണം ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പാതാളവും മറ്റെല്ലാം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ശരി. ഇപ്പോൾ നമുക്ക് നോക്കാം, അങ്ങനെയെങ്കിൽ കത്തുന്ന തീപ്പൊയ്കയും നരകവും നിത്യമാണോ? അല്ല ശ്രീമാൻ, അല്ല ശ്രീമാൻ. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യവും നിത്യമായതല്ല. അല്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു കാര്യവും ആ കാരണത്താലാണ് ഒരു നിത്യ നരകം ഉണ്ടായിരിക്കാൻ സാധ്യമല്ലാത്തത്. ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ നിത്യമായ നരകത്തിൽ എരിയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു തിരുവെഴുത്ത് എനിക്ക് ആവശ്യമാകുന്നു. നോക്കൂ, അങ്ങനെ യാതൊരു കാര്യവും തന്നെയില്ല. നരകം പിശാചിനും അവന്റെ ഭൃത്യന്മാർക്കും എതിർക്രിസ്തുവനും അവന്റെ ജനങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. അത് പിശാചാകുന്നു, മനുഷ്യ ശരീരത്തിൽ അവതരിച്ച പിശാചാകുന്നു. അത് നശിപ്പിക്കുന്നതിനു വേണ്ടി അത് സൃഷ്ടിക്കപ്പെട്ടു. എന്തിനെങ്കിലും ഒരു കാര്യം മാത്രമേ ഈ ലോകം മുഴുവൻ മാത്രമല്ല മറ്റെല്ലായിടത്തുമായിട്ടും നിത്യമായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. ഒരാറ്റമോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളോ ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രപഞ്ച വെളിച്ചം പോലും ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇലക്ട്രോണുകളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആകുന്നു. അവൻ അപ്പോൾ ദൈവമായിരുന്നു, അവൻ സൃഷ്ടികർത്താവാകുന്നു. ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. അത് നിത്യജീവൻ സ്വീകരിക്കുമ്പോഴാകുന്നു. യവന ഭാഷയിൽ അതിനെക്കുറിച്ച് അവിടെയുള്ള വാക്ക് ജോയി എന്നാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയല്ലേ? ജോയി, ജോയി. അതിനുശേഷം ആ ജീവൻ ദൈവം നിങ്ങൾക്ക് പകരുന്നു. ഒരു പിതാവ്, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ മാതാവുമായിട്ടുള്ള വിവാഹത്തിന്റെ ഉടമ്പടിയിലൂടെ അദ്ദേഹത്തിന്റെ ജീവൻ നിങ്ങൾക്ക് പകരുന്നു. അവൻ അതിൽ കൂടെ പകരുകയും പകരുന്നതിന്റെ സന്തോഷത്തെ എന്നെ മനസ്സിലാക്കുക. ഒരു പുത്രനു വേണ്ടി ജീവൻ പകരുന്നതാകുന്നു. ദൈവവും അതേപോലെ അത് ചെയ്യുകയും ഒരു പുത്രനു വേണ്ടി തന്റെ ജീവൻ പകരുമ്പോഴുള്ള സന്തോഷമാകുന്നു. നോക്കൂ, അതിനുശേഷം നിങ്ങൾ അവന്റെ ഭാഗമാകുകയും അത് ജോയി എന്ന ദൈവത്തിന്റെ സ്വന്തം ജീവനാകുന്നു. ഞാൻ അവർക്ക് നിത്യജീവനെ നൽകുന്നു. ഞാൻ അവരെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ ഒരൊറ്റ വിധത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നത്. ആ നിത്യജീവന് തന്റെ ശരീരം ഏതാണെന്നറിയാം. അതിനവിടെ കടന്നുവരേണ്ടത് ആവശ്യമാകുന്നു. അത് വെറുതെ അവിടെ കിടക്കുന്നതിന് സാധ്യമായിരിക്കില്ല. ആ മഹത്തായ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ശരീരത്തിന് മീത് വട്ടമിട്ട് പറഞ്ഞപ്പോൾ അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന് അതിനറിയാമായിരുന്നു. അതുപോലെയാണ് വിശുദ്ധന്മാരും അവരുടെ ശരീരങ്ങളിലായിരിക്കുന്നത്. ഇപ്പോൾ ഓർക്കുക, യേശു അവൻ മരിച്ചപ്പോൾ അവൻ നരകത്തിലേക്ക് ചെന്നു. കാരണം അവൻ അവിടെ പോകണമായിരുന്നു. അവൻ പാപത്തെ തടുക്കുന്ന പ്രതിബന്ധമായിരുന്നു. അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് ദൈവം ദീർഘക്ഷമയുടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അത് ശരിയല്ലേ? അവൻ നരകത്തിൽ ചെന്ന് ദൈവത്തിൽ നിന്നും വേർപിരിഞ്ഞിരുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു. മരണമെന്ന് വെച്ചാൽ വേർപെടുത്തൽ എന്നർത്ഥമാകുന്നു. അവർ ദൈവത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ടിട്ട് ഇനി ഒരിക്കലും തിരികെ വരാൻ കഴിയാത്തവരായിരുന്നു. സ്ത്രീയുടെ സന്തതി എന്ന് പറയപ്പെട്ടിരുന്നത് തന്നെക്കുറിച്ചായിരുന്നു എന്ന സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടി യേശു അവിടേക്ക് പോയി. സർപ്പത്തിന്റെ സന്തതി നോക്കൂ, എന്താണ് സർപ്പത്തിന്റെ സന്തതി ചെയ്തിരിക്കുന്നത്? എതിർ ക്രിസ്തു മരണത്തിൽ സമാപിക്കുകയും വേർപെടുത്തലും ചുവന്ന കുതിരയുമാകുന്നു. സ്ത്രീയുടെ സന്തതി യേശു ക്രിസ്തുവായ വെള്ളക്കുതിരയിൽ ജീവൻ ചെന്ന് അവസാനിക്കുന്നതാകുന്നു. നോക്കൂ, എന്താകുന്നു അത്? ഒന്നിന് എതിരായി മറ്റൊന്നാകുന്നു. സർപ്പത്തിന്റെ സന്തതി സ്ത്രീയുടെ സന്തതിക്കെതിരാകുന്നു. നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായോ? ഓ, നമുക്കതിൽ തന്നെ കുറച്ചുനേരം കൂടി നിൽക്കാൻ കഴിയുമായിരിക്കുന്നു. അത് നന്നായിരിക്കില്ലേ? എന്നാൽ നമുക്ക് ഇതുമായിട്ട് നിൽക്കാം. സഹോദരൻ ബ്രഹാം, ഒന്നാം മുദ്രയിലെ ഒന്നാമത്തെ കുതിര സവാരിക്കാരൻ രണ്ട് തെസലോനിക്കരിൽ പറയപ്പെടുന്ന അധർമ്മമൂർത്തിയുടെ വെളിപാടിന്റെ നിവൃത്തിയാണോ? അതെ, അത് ശരി തന്നെ. അത് തന്നെ ചെയ്യുന്നു. അത് എളുപ്പമാക്കുന്നു. അത് തന്നെ ചെയ്യുന്നു. അത് അധർമ്മമൂർത്തിയാക്കുന്നു. അതേ മനുഷ്യൻ തന്നെ പല ഘട്ടങ്ങളിലായി കുതിരപ്പുറത്ത് സവാരി ചെയ്ത് അവസാന മരണമെന്ന് വിളിക്കപ്പെടുന്ന മഞ്ഞക്കുതിരയിൽ ചെന്നെത്തുന്നു. ക്രിസ്തു നീതീകരണം, വിശുദ്ധീകരണം എന്നിവയിൽ കൂടി വെള്ളക്കുതിരമേൽ വരികയും അത് ആ ജീവനുമായിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ? വിവിധ സഭാ സംഘടനയിലുള്ള വീണ്ടും ജനിക്കപ്പെട്ടവരും എന്നാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയുമല്ലാത്ത വിശ്വാസികൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് എന്ത് സംഭവിക്കുന്നു? ശരി, അത് കുറച്ചു മുമ്പ് ഞാൻ വിശദീകരിച്ചതാണെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, അവർ ഉപദ്രവകാലത്തേക്ക് കടന്നുപോകുന്നു. ഉപദ്രവകാലത്തിൽ അവർ രക്തസാക്ഷികളാക്കപ്പെടും. അവസാനം ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവരുടെ ന്യായവിധിക്കായി കടന്നുവരും. നോക്കൂ, വേദപുസ്തകം പറയുന്നു, ജീവനുള്ളവരിൽ ശേഷിച്ചവർ മരിച്ചവരിൽ ശേഷിച്ചവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അതിനുശേഷം ഒരു പുനരുദ്ധാനമുണ്ടാകും. ക്രിസ്തുവിനാലും അവന്റെ മണവാട്ടിയാലും ന്യായം വിധിക്കപ്പെടേണ്ടതിന് നീതിമാന്മാരും ദുഷ്ടന്മാരും രണ്ടും അവിടെ കടന്നുവരും. അവൻ ഭൂമിയിലേക്ക് പതിനായിരക്കണക്കിന് മടങ്ങ് പതിനായിരമായുള്ള അവന്റെ വിശുദ്ധന്മാരോടൊപ്പം അവൻ വരും. അത് ശരിയല്ലേ? അവന്റെ മണവാട്ടിയാകുന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു, പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അവൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിച്ചു. അത് ശരിയല്ലേ? അതിന് മണവാട്ടിയുമായി യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. അവൾ ന്യായവിസ്താരത്തിങ്കൾ തന്റെ രാജ്ഞിയോടുകൂടി രാജ്ഞിയും രാജാവും ഒരുമിച്ചായി നിന്നിരുന്നു. അവൻ തന്റെ വിശുദ്ധന്മാരോടുകൂടെ വന്നു. ആയിരമായിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു. അവന്റെ ഭാര്യയാകുന്നു. അതിനുശേഷം ന്യായവിസ്താര സഭയിരുന്നു, കോലാടുകളിൽ നിന്ന് ചെമ്മരിയാടുകളെ വേർതിരിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ചെറിയ ധ്യാനത്തെ കൊണ്ടുവന്നത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കും. അത് പശുപരിപാലകന്റെ ധ്യാനമായിരുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ. ഇല്ല, അവർ സഭകളിലുള്ള അവർ, സഭാ സംഘടനയിലുള്ള ജനങ്ങൾ, അവർ ശരിയായ ക്രിസ്ത്യാനികളായ ജനങ്ങൾ. അവർ സന്ദേശം സ്വീകരിക്കുകയും അവർ ഒരിക്കലും അത് കാണുകയില്ല. അതൊരിക്കലും അവനോട് പ്രസംഗിക്കപ്പെടുകയില്ല. ഈ മിശ്രിത കൂട്ടത്തിലുള്ളവരോട് സന്ദേശം പ്രസംഗിക്കപ്പെടുമെങ്കിലും അവരുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അവരുടെ തലയ്ക്കുമീതെ കൂടി പോകും. അതെ, എന്നാൽ അവർ നല്ലവരായ ജനങ്ങളായിരിക്കും. അവർ വീണ്ടും ഉയർപ്പിക്കപ്പെട്ട് അവരോട് ഈ സന്ദേശം പ്രസംഗിച്ച അതേ കൂട്ടരാൽ ന്യായവിചാരണ ചെയ്യപ്പെടും. വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കും എന്നറിയുന്നില്ലയോ? അവരോട് പ്രസംഗിക്കപ്പെട്ടിരിക്കും. നോക്കൂ, അവരെ വിട്ട് പുറത്തു വരുവീൻ എന്ന് അവരോട് പ്രസംഗിച്ച അതേ ജനങ്ങൾ അവർക്ക് സാക്ഷികളായിത്തീരും. നോക്കൂ, അത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. എന്റെ പക്കൽ ധാരാളം ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. സഹോദരൻ ബ്രഹാം ഏലിയാവിന്റെ ആത്മാവോടുകൂടിയ ഏഴാം സഭയുടെ ദൂതൻ ഉൽപ്രാപണത്തിന് ശേഷമുള്ള 3.5 വർഷക്കാലത്തിൽ 144,000 യഹൂദർക്കായി അയക്കപ്പെടുന്ന അതേ ഏലിയാവ് തന്നെയാണോ? ഞങ്ങളിൽ ചിലർ ഈ കാര്യത്തിൽ ചിന്താകുഴപ്പത്തിലാകുന്നു. അല്ല, അവൻ അതേ വ്യക്തിയായിരിക്കില്ല. നോക്കൂ, ഇത് രണ്ട് വ്യത്യസ്ത മനുഷ്യരാകുന്നു. ഏലിയാവിന്റെ രൂപത്തിൽ വന്ന ഏലിശാവ് ആ ഏലിയാവായിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യന്റെ മേൽ വന്നിരുന്ന ഏലിയാവ് ആ ഏലിയാവായിരുന്നില്ല. ലാവോദിക്യ സഭയുടെ അവസാനത്ത് വരുന്ന ഏഴാമത്തെ സഭാകാല ദൂതനായ ആ മനുഷ്യനും അക്ഷരാർത്ഥത്തിൽ ആ ഏലിയാവല്ല. അത് തന്റെ ജനങ്ങൾക്ക് അയക്കപ്പെടുന്ന ഒരു അന്യജാതിക്കാരനായിരിക്കും. ഏലിയാവ് അല്ലെങ്കിൽ ഏലിയാവിന്റെ ആത്മാവോടുകൂടി അപ്പോൾ അവിടെയുള്ള ആ ജനങ്ങൾക്ക് വേണ്ടി വരുന്നത് ഒരു യഹൂദനായിരിക്കും. നോക്കൂ, കാരണം അവർ അവരുടെ ജനങ്ങൾക്കായി അയക്കപ്പെടുന്നു. അതാകുന്നു എന്റെ വെളിപാട്. കാരണം ഞാനും ടോമി ഓസ്ബണും കൂടി ഞങ്ങളത് ഒരു വട്ടം സംസാരിച്ചപ്പോൾ ടോമിയും ഞാനും കൂടിയായിരുന്നു. ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിരുന്നില്ല. ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഫോർട്ട് വെയിൻ ഗോസ്പൽ ടാബർക്കളിൽ നിന്നും മറുനാടുകളിൽ സുവിശേഷ പ്രചരണം നടത്തിയിരുന്ന ഒരു മഹിള അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സ്ഥലങ്ങൾ അത്രയും വലുതായി അർബുദ രോഗത്താൽ തിന്നുകഴിയപ്പെട്ടിരുന്നു. അവർ ഞങ്ങൾ താമസിച്ചിരുന്ന അതേ നിരയിലുള്ള ആ ചെറിയ വീട്ടിൽ തന്നെയാണ് അവരും താമസിച്ചിരുന്നത്. ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അവർ സൌഖ്യം പ്രാപിച്ച് തിരികെ സുവിശേഷ പ്രവർത്തന മേഖലയിലേക്ക് പോയിരുന്നു. അവർ ആഫ്രിക്കയിൽ നിന്ന് വന്നിരുന്നു. അവർ മിഷനറി പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ പുസ്തകം അവിടെ വെച്ചിട്ട് പോയിരുന്നു. ഞാൻ ഓർത്തു, കൊള്ളാം, സുവിശേഷ പ്രചാരണ പ്രവർത്തകർ നന്നായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മിഷനറി പ്രവർത്തകരെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു, കൊള്ളാം, അവർ അവിടെ ദൈവത്തിന്റെ ഒരു കാര്യാലയം മാത്രമായിരുന്നു. അതുകൊണ്ട് ഇതിവിടെ 8-ാമത്തെ പെൻ സ്ട്രീറ്റിൽ എന്റേതായിരിക്കുന്നത് പോലെ തന്നെ അങ്ങനെ എനിക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ഞാൻ തുടരുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം പഠനത്തിലായിരിക്കുമ്പോൾ ഞാൻ ആ പുസ്തകം എടുക്കുകയുണ്ടായി. ആ പുസ്തകത്തിൽ ഒരു നീഗ്രവർഗക്കാരനായ ഒരു മുതിർന്ന പിതാവിന്റെ ചിത്രമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വെളുത്ത മുടിയുടെ ഒരു ചെറിയ ഓരം പോലെ അതിലുണ്ടായിരുന്നു. അതിനടിയിലായി ഇപ്രകാരം എഴുതിയിരുന്നു, വെള്ളക്കാരാ വെള്ളക്കാരാ, നിന്റെ പിതാവ് എവിടെയായിരുന്നു? നോക്കൂ, ഞാനിപ്പോൾ പ്രായം ചെന്ന് വയസ്സനായി സ്ഥിരമനസ്സില്ലാതെ ഒന്നും ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തവനുമാകുന്നു. ഞാൻ യുവാവായിരുന്നപ്പോൾ യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവനെ എന്റെ ജനങ്ങളുടെ അടുത്തേക്ക് എടുത്തുകൊണ്ടുപോകുമായിരുന്നു. ശരി, ഞാനത് വായിച്ചു. എന്നാൽ എന്തോ ഒന്ന് എന്നോട് വീണ്ടും വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനത് വായിച്ചുകൊണ്ടിരുന്നു. ഓ, അതുപോലെയുള്ള സമയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. വീണ്ടും വീണ്ടും അത് വായിക്കുക. അവിടെ എന്തോ ഒരു കാര്യം കിടപ്പുണ്ട്. അത് ഗ്രീൻസ്മിൽ എന്ന സ്ഥലത്ത് ഞാൻ ഗുഹയിൽ നിന്ന് വെളിയിൽ വന്നപ്പോഴത്തെ മാതിരിയായിരുന്നു. എപ്രകാരം ജനങ്ങൾക്ക് അന്യഭാഷ സംസാരിക്കാനും യഥാർത്ഥ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് ഒച്ച വയ്ക്കാനും കഴിഞ്ഞിട്ട് അപ്പോഴും എതിർ ക്രിസ്തുവായിരിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അന്യഭാഷ സംസാരിക്കുകയും യഥാർത്ഥ പരിശുദ്ധാത്മാവിനാൽ അന്യഭാഷ സംസാരിക്കുകയും അതേസമയം തന്നെ പിശാചിന് അവകാശപ്പെട്ടവരുമാകുന്നു. അത് ശരിയാണ്. എനിക്കത് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ കഴിയും. അതെ, വാസ്തവമായിട്ടും. അതിനുശേഷം ശ്രദ്ധിക്കുക, അവിടെ അവർ നിന്നിരുന്നു. അതുകൊണ്ട് അന്യഭാഷ പരിശുദ്ധാത്മാവിന്റെ തെളിവല്ല, അത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ ഒന്നാകുന്നു. നോക്കൂ, കൂടാതെ പിശാചിന് ദൈവത്തിലുള്ളതെല്ലാം കള്ളമായി അനുകരിക്കാൻ കഴിയും. ദിവ്യ രോഗശാന്തിയും മറ്റെല്ലാ കാര്യങ്ങളുമാകുന്നു. അവൻ പറഞ്ഞു, അന്നാളിൽ എന്നെ കർത്താവ് എന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ലേ? അത് സുവിശേഷം പ്രസംഗിക്കുന്നവരാകുന്നു. നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികളും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ അവരോട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുന്നു പോലുമില്ല എന്ന് പറയും. വേദപുസ്തകം പറയുന്നു, അതായത് അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നു. മഴ രണ്ടിന്റെ മേൽ വരുമ്പോൾ ഗോതമ്പിന്റെ വിളഭൂമിയിൽ നിൽക്കുന്ന കളയും ഗോതമ്പിനോടൊപ്പം അത്രയും സന്തോഷവാനായിട്ട് ആർപ്പെടുകയും മറ്റും ചെയ്യുന്നു. എന്നാൽ അവരുടെ ഫലത്താൽ അവരെ നിങ്ങൾ തിരിച്ചറിയും. ആ ചെറിയ കളച്ചെടിക്ക് അവിടെ നിന്നുകൊണ്ട് ഗോതമ്പ് സന്തോഷിക്കുകയും ആർപ്പെടുകയും ചെയ്യുന്നതുപോലെ തന്നെ അതേ മഴ കൊണ്ട് അതിനും ചെയ്യാൻ കഴിയും. അവിടെയാണ് നിങ്ങൾ. അതുകൊണ്ട് അവർക്കൊച്ച വയ്ക്കാനും അന്യഭാഷ സംസാരിക്കാനും അവർ ആഗ്രഹിക്കുന്നതെന്തും അനുകരണം ചെയ്യാനും കഴിയും. എന്നാൽ ആ നാളിൽ അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിക്കപ്പെടും. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക, പിന്നിലേക്ക് നോക്കി നിങ്ങളെ തന്നെ വചനവുമായിട്ട് ശോധന ചെയ്ത് നിങ്ങൾ എവിടെയാണെന്ന് നോക്കുക. കത്തിരിച്ച മുടിയോടുകൂടിയ സ്ത്രീകളായി നിങ്ങൾ അത് വളരാൻ അനുവദിക്കുക. നിങ്ങൾ ഇറക്കം കുറഞ്ഞ നിക്കറുകൾ ധരിക്കുന്നു, അതെടുത്ത് ഒഴിവാക്കി കളയുക. ഒരു മഹിളയെ പോലെ വസ്ത്രധാരണം ചെയ്യുക. പുകവലിക്കുകയും പണയം വെച്ചുള്ള പന്തയ കളികൾ ചെയ്യുന്ന പുരുഷന്മാരായി നിങ്ങൾ അത് നിർത്തിക്കളയുക. അതിനെപ്പറ്റി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങളിപ്പോഴും ആ സഭാ സംഘടനയെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതാകുന്നു അത്, ഇതാകുന്നു അത് എന്നിപ്പോഴും പറയുന്നെങ്കിൽ പിന്നെ അത് നിർത്തിക്കളയുന്നതാണ് നല്ലത്. പിന്നിലേക്ക് തിരികെ നോക്കി വചനവുമായിട്ട് ശോധന ചെയ്യുക. നാം അതിൽ നിന്നും പെട്ടെന്ന് തന്നെ നാം കത്തിരിച്ച് ചെറുതാക്കി കളഞ്ഞ മുടിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപരിയായി ജീവിക്കേണ്ടവരാകുന്നു. ഈ കാലഘട്ടം ഇപ്പോൾ നാം തിരികെ എന്തിലേക്കോ ഒന്നിലായിരിക്കുന്നു. ലോകസ്ഥാപനം മുമ്പേ ദൈവം ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മറിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാകുന്നു. ഇതിലുള്ള ഈ ചെറിയ കാര്യങ്ങൾ അനുസരിക്കുന്നവരായി നിങ്ങൾ ഇതിലുള്ള മറ്റു കാര്യങ്ങളെ ഗ്രഹിക്കും. അവർ അനുസരിക്കുന്നില്ലെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദൂരത്തായിരിക്കുന്നത് പോലെ അത് അവരുടെ തലയ്ക്കും ഇതേ കൂടി പോകും. അത് ഗിദെയോൻ തന്റെ ജനങ്ങളെ വേറെ പിരിച്ചതുപോലെയാണ്. അവിടെ ആയിരം ആയിരം കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, നിന്നോടുള്ള ജനം അധികമാക്കുന്നു, അവരെ വീണ്ടും വേർതിരിക്കുക. അവൻ അവർക്ക് വേറൊരു പരീക്ഷ കൊടുത്തു, എന്നിട്ട് അവരെ വീണ്ടും വേർതിരിക്കുക, അവരെ വീണ്ടും വേർതിരിക്കുക. അങ്ങനെ ഒടുവിൽ കയ്യിലെണ്ണാവുന്ന ഒരു കൂട്ടമായി അവശേഷിച്ചു. ദൈവം പറഞ്ഞു, ആ കൂട്ടത്തെ കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണ് കൃത്യമായി സംഭവിച്ചത്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പെന്തക്കോസ്തുകാരായ സ്ത്രീജനങ്ങൾ ഇത് കേൾക്കുകയും വചനത്താൽ അത് തെറ്റാണെന്ന് അറിയുകയും ചെയ്യുന്നു. അവർ ഇതുമായി സഹകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ. ഓരോ വർഷവും ഞാൻ അവരുടെ ഇടയിൽ കൂടി കടന്നു പോകുമ്പോഴും തുടക്കത്തിൽ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നതിലും കൂടുതൽ തലമുടി കത്തിരിച്ചു കളഞ്ഞവരെയാണ് കാണുന്നത്. ആരോ പറഞ്ഞു, അതിനിതുമായിട്ട് എന്താണ് ബന്ധം? മറ്റാരോ ഒരുവൻ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ജനങ്ങൾ നിങ്ങളെ പ്രവാചകനായി പരിഗണിക്കുന്നു. ഇപ്പോൾ ഞാനൊരു പ്രവാചകനാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതായി ആരും കേട്ടിട്ടുമില്ല. എന്നാൽ ഞാനിത് പറയട്ടെ, നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളങ്ങനെ പരിഗണിക്കുന്നെങ്കിൽ, അവർ പറയുന്നു, പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്വീകരിക്കണമെന്നും അതെങ്ങനെ കിട്ടണമെന്നും വലിയ ആത്മീയ കൃപാവരങ്ങൾ എങ്ങനെ പ്രാപിക്കണമെന്നും അവരെ പഠിപ്പിച്ചുകൊണ്ട് സഭ എന്തുകൊണ്ട് സഹായിച്ചുകൂടാ? അവർക്ക് അവരുടെ ABC അക്ഷരമാല പോലും കേൾക്കാതെ എനിക്കവരെ എങ്ങനെ ബീജഗണിതം പഠിപ്പിക്കാൻ കഴിയും? അത് ശരിയാണ്, ഇത്തരം ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. നേരെ അതിന്റെ താഴെ എത്തി ചുവട് തന്നെ പിടിതെടുത്ത് കളഞ്ഞ് ശരിയായ അതിന് ആരംഭമിടുക. ആമേൻ. ശരി, ഞാനെന്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയൊക്കെ ആയാലും നമുക്ക് നോക്കാം. ആ വിഷയത്തിൽ നിന്നും പുറത്താകാൻ ഞാൻ അർത്ഥമാക്കിയിരുന്നില്ല, എന്നോട് ക്ഷമിക്കണം. നോക്കൂ, ശരി, ഞങ്ങളിൽ ചിലർ ചിന്താകുഴപ്പത്തിലാകുന്നു, ആ ഏലിയാവ് തന്നെയാണോ? അതെ, ആ ശരിയാണ്. അല്ല, ഈ ഏലിയാവ് അന്യജാതികളുടെ അടുക്കലേക്ക് വരികയും അതേ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു അന്യജാതിയായിരിക്കും. കാരണം ദൈവം അതേ ആത്മാവിനെ അലങ്കോലപ്പെട്ടു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും തന്റെ ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എല്ലാ സമയത്തും കൊണ്ടുവന്നിരുന്നു. അത് അവന്റെ ഉദ്ദേശത്തെ നന്നായി നിറവേറ്റുകയും അതിനാൽ അവനത് നേരെ തിരികെ വീണ്ടും കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, കാരണം അവൻ ഉയർന്ന പരിഷ്കാരത്തോടും വിദ്യാഭ്യാസത്തോടും കൂടിയവരെ ഉപയോഗിച്ചാൽ ആ തരത്തിൽപ്പെട്ടവരായിരിക്കും അത് ഗ്രഹിക്കുന്നത്. എന്നാൽ തന്റെ ABCയുടെ അക്ഷരമാല പോലും അറിയാൻ പാടില്ലാത്ത ഒരുവനെ അവൻ കൊണ്ടുവരികയും അവന് തന്റെ വാക്കുകളെ ശരിയായി ഉച്ചരിക്കാനോ അതുപോലെ എല്ലാമായിട്ടുള്ള എവിടെയോ അങ്ങ് ദൂരെയായുള്ള ഏതെങ്കിലും പഴയ കാട്ടിൽ നിന്നുള്ള ഒരുവനെ കൊണ്ടുവന്ന് നേരെ ആ സാധാരണ മനസ്കരായ മനുഷ്യരുടെ ഇടയിലേക്ക് തള്ളിവിടുന്നു. അവർക്കത് ഇപ്രകാരമാണ് അത് ലഭിക്കുന്നത്. അവർക്കത് ലഭിക്കുന്നു. നോക്കൂ, അത് വരികയാണെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ അടുക്കൽ തേച്ചുമിനിക്ക വിദ്യാഭ്യാസത്തോടു കൂടിയല്ല, എന്നാൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അവന്റെ വിദ്യാഭ്യാസത്തെ അവനിൽ നിന്നും എടുത്തു മാറ്റിക്കളയുന്നതിന് അവിടെയുള്ള അറേബ്യയിൽ 3.5 വർഷക്കാലം ദൈവത്തിനെടുക്കേണ്ടി വന്നു. മോശയിൽ നിന്നും എടുത്തു കളയുന്നതിന് 40 വർഷക്കാലം എടുത്തു. നോക്കൂ, അതുകൊണ്ട് അവിടെയാണ് നിങ്ങൾ. ഞാൻ പറയുന്നില്ല ദൈവം ഞാനിപ്പോൾ അജ്ഞതയെ പിന്താങ്ങിയല്ല, എന്നാൽ അതിനുവേണ്ടി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനം അതിനെതിരാകുന്നു. സുവിശേഷത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തടസ്സം വിദ്യാഭ്യാസമാണ്. നമുക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കുള്ളതുപോലെയുള്ള വലിയ സെമിനാരികളും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. അത് ജനങ്ങൾ എളിയ മനസ്സുള്ളവരായിട്ട് അവരാണ് വചനത്തെ കേൾക്കുന്നത്. എന്നാൽ അവർ അത്രയും പരിഷ്കാരമുള്ളവരും കൂട്ടിക്കൊഴിഞ്ഞവരും അവിടെ തന്നെ ഉറപ്പിക്കപ്പെട്ടിട്ട് അവരുടെ സഭാസംഘടനകളും അങ്ങനെ തന്നെയെന്ന് വരികിലും അവർ അതുമായി തന്നെ നിൽക്കാൻ പോകുകയാണ്. അത്രമാത്രം, അവർ അതേ ആത്മാവിനെ അവരുടെ മേൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെപ്പോഴെങ്കിലും ഒരു നല്ല സ്വഭാവമുള്ള സ്ത്രീയെ താണതരത്തിൽപ്പെട്ട ഒരു മനുഷ്യനുമായി വിവാഹം കഴിപ്പിക്കുമോ? ഒന്നുകിൽ ആ താണതരത്തിൽപ്പെട്ടവൻ നല്ല സ്വഭാവമുള്ള സ്ത്രീയെ പോലെയാകും, അല്ലെങ്കിൽ ആ സ്ത്രീ താണതരത്തിൽപ്പെട്ട മനുഷ്യനെ പോലെ ആയിത്തീരും. നോക്കൂ, അത് ശരിയാണ്. ആ കാരണത്താലാണ് അവൻ പറഞ്ഞത്, ഞാൻ ആ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നും അവരെ വിട്ട് പുറത്തു വരുവേൻ. അവിടെ നിന്നും നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നതിനായിട്ട് നിങ്ങളുടെ പക്കൽ അതിന് തക്കതായ ഒരു വിശ്വാസമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ദാനിയേൽ 9:27 ഉടമ്പടി ഏതാഴ്ചവട്ടത്തേക്കാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? ഉടമ്പടിയുടെ ഒരു പകുതി യേശുക്രിസ്തു ഈ ഭൂമിയിൽ യഹൂദന്മാരോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവൻ അന്യജാതികളുടെ അടുക്കിലേക്ക് പോവുക തന്നെ ഉണ്ടായില്ല. കൂടാതെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ജാതികളുടെ അടുത്തേക്ക് പോകരുത്, അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു. നോക്കൂ, അവൻ അവരോട് മൂന്നര വർഷക്കാലം പ്രസംഗിച്ചു. അത് 70-ാമത്തെ ആഴ്ചയുടെ പകുതിയാണ് ദൈവം ചെയ്യുമെന്ന് ദാനിയൽ പറഞ്ഞതുപോലെ തന്നെയാകുന്നു. ഇപ്പോൾ ഓർക്കുക, അവൻ പൂർണ്ണമായും യഹൂദന്മാർക്കായി ന്യായീകരിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ജാതികളുടെ ഈ സ്ഥാനത്തെ കൊണ്ടുവരുന്നതിനു വേണ്ടി അവരുടെ കണ്ണുകൾ അന്ധരാക്കപ്പെട്ടിരുന്നു. ആ മുഴുവൻ പദ്ധതിയെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നോക്കൂ, അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് അവൻ സ്വയം തന്നെ തെളിയിക്കുകയും ഒരു പ്രവാചകൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായും അവൻ ചെയ്യുകയും അവർക്കൊരു പ്രവാചകന്റെ അടയാളത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം വചനം തന്നെ പറയുന്നു. താനൊരു പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുവന് തോന്നുന്നുവെങ്കിൽ അവൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ പറയുന്നത് പോലെ സംഭവിക്കുകയാണെങ്കിൽ, അത് തുടർന്ന് സംഭവിക്കുന്നെങ്കിൽ, അത് തുടരുകയാണെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഇപ്രകാരം നിങ്ങളുടെ വേദപുസ്തകത്തിൽ നോക്കിയാണെങ്കിൽ അത് പറയുന്നു, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മുട്ടുവീൻ എന്നാണ്. തുടർച്ചയായി മുട്ടിക്കൊണ്ടിരിക്കുക, അവിടെ തന്നെ കാത്തു നിൽക്കുക. അത് അനീതിയുള്ള ന്യായാധിപൻ ആ സ്ത്രീക്ക് ഉത്തരം നൽകാതിരുന്നത് പോലെയാണ്. അവൻ അവളുടെ വാതിലിൽ മുട്ടിക്കൊണ്ട് തന്നെയിരുന്നു, ഞാൻ നിന്റെ കയ്യിലാകുന്നു എന്ന് പറയുക. അന്വേഷിച്ചാൽ മാത്രം പോരാ, അവനോട് പറയുക, കർത്താവെ, എനിക്കത് ആവശ്യമായിരിക്കുന്നു. ആമേൻ. അത് മാത്രമല്ല, അത് പ്രാപിക്കുന്നതുവരെ അവിടെ തന്നെ കാത്തിരിക്കുക. അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് ലഭിക്കുന്നതുവരെ നിങ്ങൾ ചോദിച്ചാൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ കാത്തു നിൽക്കുക. നോക്കൂ, ഇപ്പോൾ 70-ആഴ്ചവട്ടത്തിന്റെ അവസാന ഭാഗത്ത്, അതിന്റെ അവസാന ഭാഗം സഭയെടുക്കപ്പെട്ടതിനു ശേഷമുള്ള ഉപദ്രവകാലത്തിന്റെ സമയത്തായിരിക്കും. അതിനുശേഷം ഇവിടെ ഇതാ ആ മൂന്നര വർഷക്കാലം എത്തിയിട്ട് വീണ്ടും പ്രവാചകന്മാരാൽ അത് അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കും. നോക്കൂ, അത് മോശയും ഏലിയാവും വെളിപാട് 11 ആകുന്നു. ഇപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. നിങ്ങൾ അവനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരുവനാണെങ്കിൽ നിങ്ങൾ മണവാട്ടിയോടുകൂടെ എടുത്തുകൊള്ളപ്പെടുമോ? അതെ. ഹാ, അതെ, അതെ ശ്രീമാൻ, അത് എളുപ്പമായിരിക്കുന്നു. സഹോദരൻ ബ്രഹാം, ബാലിന് മുട്ടുമടക്കാത്തവർ 7,000 പേരെന്നാണോ അതോ 700 പേരെന്നാണോ നിങ്ങൾ പറയാൻ അർത്ഥമാക്കിയത്? 7,000 പേർ എന്ന് പറയാനാണ് ഞാൻ അർത്ഥമാക്കിയത്. അതിനുവേണ്ടി എന്നോട് ക്ഷമിക്കണം. നോക്കൂ, അത് പറച്ചിലിന്റെ ഒരു രീതി മാത്രമായിരുന്നു. ഞാനത് കുറച്ചുനേരം മുമ്പ് പറഞ്ഞതുപോലെയാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു കുഞ്ഞാട് സാക്ഷ്യം വഹിച്ചുവെന്ന്. നോക്കൂ, കുഞ്ഞാട് ഭൂമിയിലായിരുന്നു. നോക്കൂ, ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞാടിന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ട് സാക്ഷ്യം വഹിച്ചു എന്നായിരുന്നു. ഇപ്പോൾ അവിടെ ഇത് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ അത് എഴുതിയിരിക്കുന്നത് യഥാർത്ഥ യവന ഭാഷയുടെ ശൈലിയിൽ ക്രിയാപദം ക്രിയാവിശേഷണത്തിന് മുമ്പിലായി ഇട്ടിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഇതുപോലെയാകുന്നു. ഇപ്പോൾ നിങ്ങൾ വചനത്തെ മാത്രം എടുക്കുക. നോക്കൂ, വേദപുസ്തകം പറയുന്നു, ഇവിടെയുള്ള വിശുദ്ധ ജെയിംസിന്റെ വിവർത്തനത്തിൽ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിക്കുന്നതിന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മൾ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ ഉള്ളിൽ വസിക്കുന്നതിന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളത് നേരെ തിരിച്ചാകുന്നു. നോക്കൂ, നോക്കൂ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിക്കുന്നതിന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ നാം അത് ഇന്ന് ഇതുപോലെ പറയും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ ഉള്ളിൽ വസിക്കുന്നതിന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കൂ, അതേ വാക്ക് തന്നെ, അത് നേരെ തിരിച്ചാകുന്നു. നോക്കൂ, ഇപ്പോൾ അതെ, ഞാൻ അർത്ഥമാക്കിയത്, എന്നോട് ക്ഷമിക്കുക ദയവായി. കൂടാതെ അവിടെ ടേപ്പുകൾ കേൾക്കുന്ന സഹോദരന്മാരും സ്നേഹിതരും ശ്രദ്ധിക്കുക, ഇതപ്രകാരം പറയാൻ ഞാൻ അർത്ഥമാക്കിയിരുന്നില്ല. ഞാനൊരു സുവിശേഷ വേലക്കാരനാണ്. വളരെ പ്രാവശ്യം ഞാനത് പ്രസംഗിച്ചിട്ടുള്ളതാണ്. അത് 7,000 ആയിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അത് 700 എന്ന് ഞാൻ പറയുന്നതിനിടയായി പോയി. ഞാൻ 700 എന്ന് അർത്ഥമാക്കിയിരുന്നില്ല. ഞാനത് അർത്ഥമാക്കിയിരുന്നത്, ഞാനത് തിരുവഴുത്തിൽ നിന്ന് വായിക്കുകയായിരുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്റെ മനസ്സിൽ വരികയും ഞാൻ 7,000 പകരം 700 എന്ന് പറയുകയും ചെയ്തു. ഞാൻ എപ്പോഴും അങ്ങനെ തെറ്റുകൾ വരുത്താറുണ്ട്. എനിക്ക് തീർച്ചയാണ്, ഞാൻ വെറുമൊരു മൂഢനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നോക്കൂ, ഞാനത് ചെയ്യാൻ അർത്ഥമാക്കിയിരുന്നില്ല. ക്രിസ്തുവിന്റെ മണവാട്ടിയും ക്രിസ്തുവിന്റെ ശരീരവും ഒന്നു തന്നെയാണോ? അതേ ശ്രീമാൻ. നോക്കൂ, ഇപ്പോൾ ഇവിടെ, ഇപ്പോൾ നോക്കൂ, ഞാനതിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനതിൽ ഒരു സന്ദേശം തന്നെ പ്രസംഗിച്ചെന്നിരിക്കും. നോക്കൂ, എന്നാൽ ഞാനത് ചെയ്യുകയില്ല. എന്നാൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആദാമിന് അവന്റെ ഒരു വശത്ത് നിന്നും അവന്റെ മണവാട്ടിയെ നൽകിയപ്പോൾ അവൻ പറഞ്ഞു, ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാകുന്നു. അത് ശരിയല്ലേ? ദൈവം ക്രിസ്തുവിന് തന്റെ മണവാട്ടിയെ കൊടുത്തപ്പോൾ, ആത്മാവ് മാംസമായ മണവാട്ടിയെ നൽകിയപ്പോൾ, അവർ അവനെ കുത്തുകയും അവന്റെ ഹൃദയത്തിന്റെ കീഴെ വിലാപ്പുറത്ത് തുളയ്ക്കുകയും വെള്ളവും രക്തവും ആത്മാവും അവനിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അതവന്റെ മാംസത്തിന്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായി തീർന്നു. നാം അവന്റെ മാംസവും അസ്ഥിയുമാകുന്നു. മണവാട്ടി ക്രിസ്തുവിന്റെ മാംസവും അസ്ഥിയുമായിരിക്കും. കൃത്യമായും അവരാകുന്നു, അതവന്റെ മണവാട്ടിയാകുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് എടുക്കപ്പെടലിന് മുമ്പ് ഒരു ശുശ്രൂഷയുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ക്രിസ്തുവിന്റെ മണവാട്ടി തീർച്ചയായും അത് ഈ നാഴികയിലേക്കുള്ള സന്ദേശമാകുന്നു. നോക്കൂ, ക്രിസ്തുവിന്റെ മണവാട്ടി തീർച്ചയായും അവൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും അടങ്ങിയിരിക്കുന്നതാകുന്നു. അത് ശരിയല്ലേ? അതാണ് ക്രിസ്തുവിന്റെ മണവാട്ടി. തീർച്ചയായും അവൾക്കൊരു ശുശ്രൂഷയുണ്ട്, മഹത്തായ ഒരു ശുശ്രൂഷ. അത് ആ നാഴികയിലേക്കുള്ള ശുശ്രൂഷയാകുന്നു. അതത്രയും എളിമയിലായിരിക്കും. ഇപ്പോൾ ഓർക്കുക, ആദ്യം ഞാനിത് പ്രസംഗിച്ചപ്പോൾ എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. നോക്കൂ, ഞാൻ ഏത് വിഷയത്തിലാണ് പ്രസംഗിച്ചിരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? എലേമ, ഓ, അത് മറന്നുകളയരുത്. വീണ്ടും ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി ഞാൻ ഒരു നിമിഷത്തേക്ക് നിർത്താൻ പോവുകയാണ്. ഓർക്കുക, എന്തെങ്കിലും മഹത്തായ ഒരു കാര്യം സംഭവിക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൻകൂട്ടി പറയുമ്പോൾ ജനങ്ങൾ അവരുടെ ബുദ്ധിപ്രകാരം അതിൽ നിന്നും അത്രയും ദൂരത്തായിട്ട് എന്താണ് സംഭവിക്കുമെന്ന് കാണാൻ കഴിയാതെ വിട്ടുപോകുന്നു. ദൈവം എന്തെങ്കിലും ഒരു കാര്യം മഹത്തായതെന്ന് പറയുമ്പോൾ ലോകം അതിനെ കളിയാക്കി പരിഹസിക്കുന്നു. അത് വിവരദോഷികളുടെ കൂട്ടമാകുന്നു. അത് ശരിയാണ്. എന്നാൽ മഹത്തായ ലോകവും മഹത്തായ സഭയും മനുഷ്യ അത് മഹത്തായതാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു ഒരു കൂട്ടം വിവരദോഷികൾ. അതുകൊണ്ട് നോക്കുക, നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായും ആ വിധത്തിലായിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ആ രീതിയിലാണ് അതാകുന്നത്. നോക്കൂ, ഇവിടെ ഒരു മഹത്തായ വിശുദ്ധ ഓർത്തഡോക്സ് സഭയുണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് വചനമറിയാം, ഞങ്ങൾക്ക് സ്കൂളുകളുണ്ട്, ഞങ്ങൾക്ക് സെമിനാരികളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്രയും മെനിക്ക് മനുഷ്യരുണ്ട്. എന്തിനു പറയണം, നൂറോളം വർഷങ്ങളായിട്ട് ഞങ്ങൾ യഹോവയുടെ വിശ്വസ്തരാകുന്നു. ഞങ്ങളാകുന്നു സഭ, പള്ളിസമിതി ഞങ്ങളാകുന്നു, സഭകളുടെ സമിതി ഞങ്ങൾക്കിവിടെയുണ്ട്. പരീശന്മാരും സാധുക്കരും രണ്ടും എല്ലാ സംഘടനകളും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതുപോലെ കൂടാറുണ്ട്. നോക്കൂ, ഞങ്ങളെല്ലാം ഒന്നായിട്ട് സഭകളുടെ സമിതിയാകുന്നു. ഞങ്ങൾ ഇവിടുത്തെ വലിയ പദവിക്കാരാണ്. ഞങ്ങൾക്ക് തിരുവഴുത്തറിയാം. ഏതോരക്ഷരജ്ഞാനമില്ലാത്ത താടി നീട്ടി വളർത്തിയ ഒരു കഷ്ണം ആട്ടുതോലെടുത്ത ഒരു മനുഷ്യൻ ആ നദീതീരത്ത് നിന്നുകൊണ്ട് എന്താണ് ഞങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും അവർ അവന് ചെവി കൊടുക്കുകയില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, മലാക്കിയുടെ നാലിൽ അല്ലെങ്കിൽ മൂന്നാം അധ്യായത്തിൽ, എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. 712 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാനെ കുറിച്ച് ഓ ആ മഹാനായ യെശയ്യ പ്രവചകൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാണിത്, കർത്താവിന് വഴിയൊരുക്കുവീൻ, നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവീൻ. അത് ശരിയാണ്. എന്നിട്ട് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു, എല്ലാ മലയും കുന്നും താണു വരേണം. ഓ, അവർ പറഞ്ഞു, ഈ മനുഷ്യൻ വരുമ്പോൾ അവൻ തന്റെ വിരൽ ചൂണ്ടുകയും അവൻ പർവ്വതങ്ങളെ മാറ്റുകയും ചെയ്യും. ഓ, അവൻ എല്ലാ താഴ്വരകളും കുഴികരും അവൻ ഉയർത്തിക്കൊണ്ടുവരും. അതിനുശേഷം എല്ലാ ദുർഘടങ്ങളും സമമായി തീരും. സഹോദര, നാം അപ്പോൾ അവിടെ ചുറ്റുമായി എല്ലായിടത്തും വയലിൽ ഗോതമ്പ് വിതയ്ക്കും. അങ്ങനെ ഓ, ഈ മനുഷ്യൻ വരുമ്പോൾ ഞങ്ങൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, അവർ പ്രതീക്ഷിക്കുന്നത് ദൈവം ഒരു യന്ത്രത്തിന്റെ ചക്രം തിരിച്ച് സ്വർഗത്തിന്റെ ഇടനാഴി താഴേക്കിറക്കിയിട്ട് പറയും, എന്റെ മശിഹായുടെ മഹത്തായ മുന്നോടിയായവനെ താഴേക്കിറങ്ങി വരിക. അതിനുശേഷം അവൻ പോയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തിരികെ വലിച്ചെടുക്കുകയും അവന്റെ ശുശ്രൂഷ കഴിഞ്ഞിരിക്കുകയും ചെയ്യും. അവൻ വീണ്ടും ചക്രം തിരിച്ച് അവരുടെ സെമിനാരിയുടെ സമീപത്തേക്ക് ഇടനാഴി ഇറക്കിയിട്ട് പറയും, ശരി, എന്റെ പ്രിയപ്പെട്ട മകനെ, അവിടേക്ക് ചെന്ന് അവരോട് പ്രസംഗിക്കുക. നോക്കൂ, ഹോ ദൈവമേ, നോക്കൂ, അവൻ വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അവരുടെ യാതൊരു സ്കൂളുകളെക്കുറിച്ചും യാതൊന്നും അറിയാത്തവൻ. ഒരു കൂട്ടായ്മയുടെ അംഗത്വം അവനില്ലായിരുന്നു. ഓ, അവന്റെ പക്കൽ യാതൊരു സാക്ഷ്യപത്രവുമില്ലായിരുന്നു. ഇല്ല, അവന്റെ ജീവിതത്തിന് ഒരു ദിവസമെങ്കിലും അവൻ സ്കൂളിൽ പോയതായി എപ്പോഴെങ്കിലും ആർക്കും അറിവുണ്ടായിരുന്നില്ല. അവന്റെ സംസാരത്തിൽ കൂടെ അത് പറയുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവനവരുടെ പൌരോഹിത്യ നടപടിക്രമം അനുസരിച്ച് പോലും സംസാരിച്ചിരുന്നില്ല. അവൻ സർപ്പങ്ങളെയും കോടാലിയെയും മരുഭൂമിയെപ്പറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളും വൃക്ഷങ്ങളും അതേപ്പറ്റിയുമൊക്കെയാണ് സംസാരിച്ചിരുന്നത്. അവൻ ആ ദിവസത്തെയോ അല്ലെങ്കിൽ ഈ ദിവസത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസത്തെ അവരുടെ പൌരോഹിത്യ നടപടി ക്രമപ്രകാരം സംസാരിച്ചിരുന്നില്ല. നാം ഇവിടെ ഇന്ത്യാനയിൽ അതിനെ വിളിക്കുന്നത് സാസഫ്രാസ് എന്ന മാതിരി അവൻ വന്നിരുന്നു. അവൻ കുറ്റിക്കാട്ടിൽ എവിടെയോ നിന്ന് വന്നിരുന്നു. അവൻ ക്ഷൗരം പോലും ചെയ്യാതെ അവന്റെ തലയിൽ മുടി കുത്തനെ നിന്നിരുന്നു. രണ്ടോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ തന്നെയും അവൻ ഒരു വട്ടം കുളിച്ചോ എന്ന് തന്നെ ഊഹിക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, അവൻ രാത്രികളിൽ ഒരിക്കലും പൈജാമ എന്ന കാലുറകൾ ധരിച്ചിരുന്നില്ല. അവൻ ഒരിക്കലും ഒരു വാഹനം ഓടിച്ചു വന്നിരുന്നില്ല. അവൻ ഒരിക്കലും അവന്റെ പല്ല് തേച്ചിരുന്നില്ല. ഹോ, എന്റെ എന്തൊരു മനുഷ്യനായിരുന്നു അവൻ! തീർച്ചയായും ആയിരുന്നില്ല. അവൻ ഇതാ മരുഭൂമിയിൽ നിന്നും ഇപ്രകാരം നേരെ ശക്തമായി ചവിട്ടിക്കയറി വന്നിട്ട് പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാണിത്, കർത്താവിന് വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ. അവരിൽ ചില ഉപദേഷ്ടാക്കൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹാ മനുഷ്യ, നിനക്ക് നിന്റെ ഈ യോഗ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് നിന്നോടുകൂടെ സഹകരിക്കാൻ പറ്റുകയില്ല, ഇവിടെ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുകയില്ല. ശരി, നിന്റെ അംഗത്വത്തിന്റെ കാർഡ് എവിടെയാകുന്നു? നിന്റെ തിരിച്ചറിയൽ പത്രം എവിടെയാകുന്നു? അവൻ അതെല്ലാം അവഗണിച്ചു കളഞ്ഞു. അവന്റെ പക്കൽ ഒരു സന്ദേശമുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ അതുമായിട്ട് നേരെ തുടരുകയും ചെയ്തു. നിങ്ങൾ കാണുന്നുണ്ടോ, അതേ കാര്യം തന്നെ പ്രസംഗിച്ചു കൊണ്ടുപോയി. അവർ പറഞ്ഞു, എന്തുകൊണ്ട് നിൽക്കൂ, ശരി, നാം ഇന്ന് അവിടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബിഷപ്പിനെയും ഇന്ന് അവിടേക്ക് കൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് അവൻ എന്ത് പറയുമെന്ന് നോക്കാം. നമുക്കറിയാമെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാം. അവർ സഭയുടെ തലവന്മാരാണ്. അവൻ അവരെ തിരിച്ചറിയേണ്ടത് ആവശ്യമായിരിക്കും എന്ന് നാം അറിയുന്നു. അവൻ ദൈവത്തിൽ നിന്ന് മയക്കപ്പെട്ടവനാണെങ്കിൽ അവൻ നമ്മുടെ ബിഷപ്പുമാരെ തിരിച്ചറിഞ്ഞിരിക്കും. അവരെയെല്ലാം അവിടെ കൊണ്ടുചെന്ന് ഒരേ നിരയിലായിട്ട് ഈ ആദരണീയ പദവിക്കാരെ അവിടെ നിർത്തി. അവൻ പറഞ്ഞു, സർപ്പസന്തതികളെ, പുൽപ്പുറത്തെ പാമ്പുകളാകുന്നു നിങ്ങൾ. കോളറുകൾ തിരിച്ചു വെച്ചുകൊണ്ട് വിശുദ്ധ പിതാക്കന്മാരെന്നും മറ്റ് നിങ്ങളെ തന്നെ വിളിക്കുന്നു. വരുവാനിരിക്കുന്ന കോപത്തെ ഒഴിഞ്ഞുപോകാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു. ഞാൻ ഇതിലും അതിലും അംഗമാണ് എന്ന് പറയാൻ തുണിയരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും. ഓ ദൈവമേ, ഇപ്പോൾ അവനവന്റെ പൌരോഹിത്യ സംസാരത്തിന്റെ രീതിയിൽ നിന്നും നേരെ മറിച്ചായി സംസാരിക്കാൻ പോകുകയാണ്. വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കഴിക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അവൻ എന്റെ പിന്നാലെ വരുന്നു. ചന്ദ്രൻ രക്തവർണമായി തീരും. അങ്ങനെ ഓ ദൈവമേ, അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അവൻ കളയെയും ഗോതമ്പിനെയും തമ്മിൽ വേർപിരിക്കും. ഓ ദൈവമേ, എന്തൊരു സന്ദേശമാകുന്നു. അവർ പറഞ്ഞു, ഈ മനുഷ്യനോ? ഹാ, അവൻ എന്താണ് പറഞ്ഞത്? അതെന്ത് സമയമായിരുന്നു? ഓ, എന്തൊരജ്ഞതയാകുന്നു. നമുക്കുള്ള വ്യക്തി നേരെ അവിടെയുണ്ട്. സഹോദരൻ ജോൺസ് ആകുന്നു. ഈ കാലത്തേക്ക് അതിനുവേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അത് ചെയ്യും. ബിഷപ്പ് ഇന്ന ഇന്നയാൾ അത് ചെയ്യുന്നതാണ്. ഇന്ന ഇന്ന പരിശുദ്ധ പിതാവ് അത് ചെയ്യും. ഓ ദൈവമേ, നോക്കൂ, ദൈവം എളിമയിലാകുന്നു. നോക്കൂ, ദൈവം എളിമയിൽ കൂടി പ്രവർത്തിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? അവൻ ഒരു ദിവസം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അതെ, അവൻ നിങ്ങളുടെ മധ്യത്തിൽ തന്നെ നിൽപ്പുണ്ട്. ആ മുന്നോടി താനായിരുന്നുവെന്ന് അവൻ അത്രയും ഉറപ്പായിരുന്നു. അവൻ ആരായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ കാരണത്താലാണ് അവരുടെ തോലുരിച്ചു കാണിക്കാൻ അവന് കഴിഞ്ഞത്. അവൻ പറഞ്ഞു, ഭയപ്പെടാതിരിപ്പീൻ, നന്മ ചെയ്തുകൊണ്ട് മുൻപോട്ട് തുടരുവീൻ. പടയാളികളായ നിങ്ങൾ നിങ്ങളുടെ യജമാനന്മാരെ അനുസരിപ്പീൻ. നിങ്ങൾ എന്തെങ്കിലും തിന്മയായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുക. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ ചെയ്യുന്നത് വിട്ടുകളയണമോ? ഞങ്ങൾ ഇത് നിർത്തിക്കളയണമോ? അവൻ പറഞ്ഞു, നിങ്ങൾ എന്തായിരുന്നോ അതുപോലെ തന്നെ മുമ്പോട്ട് പോകുക. തുടർന്നുകൊള്ളുക. മുമ്പോട്ട് തുടരുക. നിങ്ങൾ ഉരുളക്കിഴങ്ങ് വളർത്തുന്നെങ്കിൽ അവയെ വളർത്തുക. നോക്കൂ, പടയാളികളെ, അക്രമം പ്രവർത്തിക്കരുത്. കൂടാതെ നിങ്ങൾ ഇത് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അതുപോലെ ചെയ്തുകൊണ്ട് തുടരുക. നിങ്ങളുടെ യജമാനന്മാരെ മറ്റും അനുസരിക്കുക. റബ്ബി, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളായിരുന്നതുപോലെ തന്നെ തുടരുവീൻ. നോക്കൂ, എന്നാൽ നിങ്ങളുടെ മധ്യേ നിങ്ങൾ അറിയാത്ത ഒരു വെന്നിൽപ്പുണ്ട്. അവനത് അറിഞ്ഞിരുന്നു. അവന്റെ സന്ദേശത്തിന്റെ നാഴിക അവൻ അറിഞ്ഞിരുന്നു. ആ വ്യക്തി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിരുന്നു അവനെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ മധ്യ ഒരുവനുണ്ട്. നിങ്ങൾ അവനെ കാണുന്നില്ല. കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അങ്ങനെ അതിനുശേഷം എന്തോ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, അവനിവിടെ എത്തിയിരിക്കും. ഞാൻ അവനെ അറിയും. അങ്ങനെ അവസാനം ഒരു ദിവസം അവൻ പറഞ്ഞു, ഇതാ അവൻ എത്തിയിരിക്കുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നിട്ട് പറഞ്ഞു, എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ അവനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കുറയണം. ഞാൻ രംഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞിരിക്കണം. ഇവിടെ നിന്നും അവനത് മുമ്പോട്ടെടുത്തു കൊണ്ടുപോകും. ആയിരം ആണ്ടുവാഴ്ച കാലം ഉടനെ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. നോക്കൂ, സമയം അടുത്തിരിക്കുന്നു. അതിനുശേഷം അവൻ വരുമ്പോൾ യോഹന്നാൻ തന്നെ പറഞ്ഞു, ഓ, അവൻ തോടിനെ ഉരിച്ചു കളയാൻ പോകുകയാണ്. അവൻ പതിരിൽ നിന്ന് കതിർ വേർതിരിക്കാൻ പോകുകയാണ്. എന്നിട്ട് അവൻ അതിനെ കത്തിച്ചു കളയും. അവൻ തന്റെ കളത്തെ മുറ്റം വെടിപ്പാക്കാൻ പോകുകയാണ്. അവന്റെ വീശുമുറം അവന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അവൻ ആരായിരുന്നു? ഒരു ചെറിയവൻ. ഇപ്പോൾ അവർ അതിനെക്കുറിച്ചെല്ലാം കൂടി ഇതുപോലൊരു അനുമാനത്തിലെത്തിയിരുന്നു. ഓ മനുഷ്യ, അവൻ ഒരു മൈൽ നീളത്തിലുള്ള ഒരു കുന്തം കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. അവൻ പിന്നിലായി പലസ്തീനിൽ ഒരു വെള്ളമേഘത്തിൽ കയറി നിന്നുകൊണ്ട് ഇവിടെയുള്ള ഈ റോമക്കാരെയെല്ലാം ഇതുപോലെ പൊക്കിയെടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളയും. അവരെ മുഴുവൻ തീർക്കുന്നവരെ നോക്കൂ, അവൻ ഇതുപോലെ അത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ഇപ്രകാരമാണ് അത് ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ആ സമയമെത്തിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞാട് അവരുടെ ഇടയിൽ നിന്നും സാമ്യതയും ശാന്തതയോടും കൂടി ഈ വഴിക്കും ആ വഴിക്കുമായി അവിടെ കടന്നു വന്നു. യോഹന്നാൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ പ്രവാചകനായ യോഹന്നാനെ നോക്കുക. അവൻ പറഞ്ഞു, ചെന്ന് അവനോട് ചോദിക്കുവിൻ, യഥാർത്ഥത്തിൽ വരുവാനുള്ളവൻ നീ തന്നെയാണോ? അത്രയ്ക്കും എളിമയിലായിട്ട് ആ പ്രവാചകൻ തന്നെ അത് കാണാതെ വിട്ടുപോയി. അവൻ ചോദിച്ചു, നീ തന്നെയാണോ അവൻ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ഇപ്പോൾ മത്തായിയുടെ 15-ൽ യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അത് വന്ന് ചോദിച്ചപ്പോൾ ആ ശിഷ്യന്മാർക്ക് അവൻ ഒരിക്കലും ഒരു പുസ്തകം കൊടുക്കുകയുണ്ടായില്ല. യോഹന്നാൻ തടവിലായിരുന്നു. അവനാകപ്പാടെ എല്ലാം കൂടി ഒരു സന്ദേഹത്തിലായിട്ട് പെമ്പർ എന്ന എഴുത്തുകാരൻ അതിനെക്കുറിച്ച് അവന്റെ കഴുകന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയിട്ട് അവൻ താഴെ എത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നതായി ഞാൻ കരുതുന്നു. അവൻ അങ്ങ് ആകാശങ്ങളിൽ ഉയരങ്ങളിലായിരുന്നു. അവൻ താഴെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ അവന്റെ പ്രവചനം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ഭൂമിയിലേക്ക് താഴെ ഇറക്കപ്പെട്ടു. കാരണം അവർ അവനെ തടവിലാക്കി കളഞ്ഞു. നോക്കൂ, അവന്റെ വലിയ ചിറകൾ കൊണ്ട് ഇനിയും അവന് പ്രയോജനമില്ലായിരിക്കുന്നു. അതുകൊണ്ട് അവൻ അവിടെ താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്നാൽ അവൻ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ഉയരത്തിൽ പറന്നുയരുകയുണ്ടായി. ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ കാണിക്കട്ടെ. ദൈവം അവനെ ഉപയോഗിച്ചിരുന്നു. യേശു അത് അറിഞ്ഞിരുന്നു. നിങ്ങൾ നോക്കൂ, കാരണം അത് ദൈവം മനുഷ്യനായി അവിടെ അവതരിച്ചതായിരുന്നു. നോക്കൂ, അതുകൊണ്ട് അവൻ അവിടെ പറഞ്ഞു, ഇപ്പോൾ തടവറയിൽ കിടന്ന് എങ്ങനെ പെരുമാറണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പുസ്തകം ഒരിക്കലും അവന് കൊടുത്തില്ല. അവൻ പറഞ്ഞു, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, ഞാനൊരു ചെറിയ ഉപന്യാസം ഇവിടെ എഴുതിയിട്ട് നിങ്ങൾ തിരികെ ചെന്ന് യോഹന്നാനോട് എന്റെ കാരണത്താൽ അവൻ തടവിലായിരിക്കെ എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കുക. നോക്കൂ, അവൻ ഒരിക്കലും അത് പറഞ്ഞില്ല. നിങ്ങൾ ചെന്ന് യോഹന്നാനോട് പറയുക, നീ പുറത്ത് കടന്നു വരുന്നതിന് മുമ്പേ നിന്റെ PhD ബിരുദം എടുത്തിരിക്കണം എന്ന് അവൻ പറഞ്ഞില്ല. നോക്കൂ, അവൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവനും ബാക്കിയുള്ളവരോടൊപ്പമായിരുന്നേനെ. അവനും ഒരു തള്ളിപ്പറയുന്നവനായി കഴിഞ്ഞിരുന്നേനെ. യോഹന്നാൻ സത്യസന്ധനായി ആ ചോദ്യം ചോദിക്കുകയുണ്ടായി. അവൻ പറഞ്ഞു, യോഗം കഴിയുന്നതുവരെ നിൽക്കൂ, എന്നിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചെന്ന് യോഹന്നാൻ കാണിച്ചു കൊടുക്കുവീൻ. അപ്പോൾ അവനറിയും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നിങ്ങൾ അവനോട് പറയുകയാണെങ്കിൽ പിന്നെ അവനത് തിരിച്ചറിഞ്ഞുകൊള്ളും. നോക്കൂ, നിങ്ങൾ ചെന്ന് അവനെ അറിയിക്കുക, അവനോട് പറയുക, അവനോട് പറയുക, അവൻ തടവറയിലായിരിക്കുന്നു, അവന് അവിടെ നിന്ന് ഇറങ്ങി വരാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾ യോഗത്തിലിരുന്ന് സംഭവിച്ചതെല്ലാം കണ്ടിരിക്കുന്നു. നിങ്ങൾ ചെന്ന് അവനോട് പറയുക. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, യജമാനനെ, വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ ആ കുന്നു കയറി അവർ കടന്നുപോയി. യേശു പാറമേലിരുന്നുകൊണ്ട് അവർ കുന്നു മറികടന്നു പോകുന്നത് വരെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, യോഹന്നാന്റെ സമയത്ത് നിങ്ങൾ ആരെ കാണാൻ പോയിരുന്നു? നോക്കൂ, അവൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച് കുപ്പായത്തിന്റെ കോളറുകൾ തിരിച്ചുവെച്ചിട്ടുള്ള പരിഷ്കൃതനായ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനെ കാണുവാനാണോ നിങ്ങൾ പോയത്? അപ്രകാരമുള്ള ഒരു മനുഷ്യനെ കാണുവാനാണോ നിങ്ങൾ അവിടെ പോയത്? അവൻ പറഞ്ഞു, അല്ല, അവരെങ്ങനെയുള്ളവരായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അവർ കുഞ്ഞുങ്ങൾ കുമ്മവയ്ക്കുന്നവരും രാജാവിന്റെ കൊട്ടാരങ്ങളിൽ ജോലി ചെയ്യുന്നവരുമാകുന്നു. യോഹന്നാൻ ആ തരത്തിൽപ്പെട്ടവനായിരുന്നില്ല. ശരി, അവൻ പറഞ്ഞു, എങ്കിൽ പിന്നെ എന്ത് കാണുവാനാണ് നിങ്ങൾ പോയത്? ഒരു ശുശ്രൂഷയെ പ്രാപിച്ച മനുഷ്യൻ അതിനെ സഭാസംഘടനയുമായും അതുപോലെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കാണാനാണ് പോയത്. എല്ലാ കാറ്റിലും ആടിപ്പോകുന്നു. അപ്പോൾ ഏകത്വക്കാർക്ക് അവനെ വേണ്ടായെങ്കിൽ തൃത്വക്കാരുടെ അടുക്കലേക്ക് പോകുന്നവനെയാണോ? തൃത്വക്കാർക്ക് അവനെ വേണ്ടായെങ്കിൽ എവിടെയെങ്കിലും ദൈവസഭയിലേക്ക് പോകുന്നവനെയാണോ? അതുപോലെ കാറ്റിൽ ഉലയുന്ന ഓടയെ പോലെയുള്ള ഒരു മനുഷ്യനെ കാണുവാനാണോ നിങ്ങൾ പോയത്? ഓ അല്ല, യോഹന്നാൻ അങ്ങനെയുള്ളവനല്ല. അവൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി? ഒരു പ്രവാചകനെയോ? അവൻ പറഞ്ഞു, ഞാൻ പറയുന്നു അത് ശരിയാണ് എന്ന്. എന്നാൽ നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അവൻ പ്രവാചകനിലും മികച്ചവനായിരുന്നു. അവൻ അതിലും കൂടിയവനായിരുന്നു. നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ നോക്കൂ. പിന്നിലായി തിരുവഴുത്തിൽ മലാക്കിയുടെ 3-ൽ ഞാൻ എന്റെ ദൂതനെ എനിക്ക് മുമ്പായി അയക്കുന്നു, അവൻ എനിക്ക് മുമ്പായി വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ ഇവൻ തന്നെ. നോക്കൂ, അവർക്കത് മനസ്സിലായില്ല. അവന്റെ ശിഷ്യന്മാർക്ക് പോലും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അത് ശരിയാണ്. ഓ ദൈവമേ, എളിമയിലാകുന്നു, താഴ്മയുള്ളവരായിരിക്കുക. നോക്കൂ, നേരെ മുമ്പോട്ട് പോകുക. ദൈവം എന്തെങ്കിലും വലിയ കാര്യം വാഗ്ദത്തം ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ കാഴ്ചയിൽ വലിയത് തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇതെല്ലായ്പ്പോഴും ഓർമ്മയിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിത് മനസ്സിൽ വെച്ചുകൊള്ളുവിൻ. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കത് മാറ്റുവാൻ കഴിയും. ഈ വരുന്ന വസന്തകാലത്തിൽ നിങ്ങൾ ചെന്ന് ഈ ചെറിയ വസന്ത പുഷ്പങ്ങളിലൊന്ന് പറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണ പുല്ലിന്റെ ഇല പറിച്ചെടുത്ത് നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുക, ഞാൻ ഇതിപ്പോൾ പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ പോവുകയാണ്. എന്തോ സാധാരണമായ ഒന്നാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ചന്ദ്രനിലേക്ക് റോക്കറ്റ് അയക്കാൻ കഴിഞ്ഞ തലച്ചോറിന് ഈ പുല്ലിന്റെ ഇലയെ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്കതിൽ ഉറപ്പായിരിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അതുണ്ടായിരിക്കും. നോക്കൂ, ആ പുല്ലിന്റെ ഇലയിൽ അതിന് ജീവനുണ്ട്. നോക്കൂ, അതത്രയും ലളിതവും സാധാരണവുമാകുന്നു. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ മഹാനാണെങ്കിൽ കൊള്ളാം. അവന് മഹാനായിരിക്കത്തക്കവണ്ണം എളിമയുള്ളവനാണെങ്കിൽ നോക്കൂ, അവൻ ദൈവത്തെ കാണും. എന്നാൽ അവൻ എളിമയുള്ളവനായിരിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തെ കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എളിമയുള്ളവരാകേണ്ടിയിരിക്കുന്നു. പുതിയ വാക്യം വെളിപാട് 5:9-ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കുഞ്ഞാട് പുസ്തകം വാങ്ങുമ്പോൾ പാടുന്നവർ ആരാണ്? ഇവർ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെട്ട വിശുദ്ധന്മാരാണോ? അല്ല. വെളിപാട് 6:5-9 ആകുന്നു ശരി. അല്ല, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവർ വിശുദ്ധന്മാരല്ല. അവൻ തന്റെ അവകാശത്തെ അതുവരെ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. നോക്കൂ, ഇത് വിശുദ്ധന്മാരല്ല. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മൂപ്പന്മാരും ജീവികളുമാണ്. അവർ പാടിയിരുന്നു. നമുക്കത് വായിക്കാം ആ വ്യക്തിക്ക് വേണ്ടി. അതിനുശേഷം ഞാൻ ശ്രമിക്കുന്നതാണ്, എന്റെ പക്കൽ അര ഡസനോളം ചോദ്യങ്ങൾ ഇനിയും ഉണ്ടായിട്ട് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അതെടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് നോക്കാം വെളിപാട് 5:9. ഇപ്പോൾ അല്പം മുമ്പിലായി നമുക്കത് വായിക്കാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്ന വ്യക്തി ഇപ്പോൾ സത്യസന്ധനാണ്. കൂടുതൽ അവർ അതറിയുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ വന്ന സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നോക്കൂ, നീ യോഗ്യൻ. ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് നോക്കൂ നോക്കൂ അവർ പാടുന്നു. ഇത് സ്വർഗീയ സംഘമാണ്. വീണ്ടെടുക്കപ്പെട്ടവർ അതുവരെയും ആയിട്ടില്ല. ശരി, ഇപ്പോൾ സഹോദരൻ ബ്രണഹാം, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ. എനിക്ക് തോന്നുന്നു എന്ത്, എന്നോട് ക്ഷമിക്കണം. സഹോദരൻ ബ്രണഹാം, ദൈവഭക്തരായ അതെ ദൈവഭക്തരായ എല്ലാവരും ഉൽപ്രാപണത്തിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ മോശയും ഏലിയാവും പിന്നെ എവിടെ നിന്ന് വരും? എന്തോ ഇവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്, എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. അതുമാത്രമാണ് എല്ലാമായിട്ട് അവിടെ ഉള്ളത്. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നോക്കൂ, എന്തോ എവിടെയോ തെറ്റായി സംഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്നായി അനുഭവപ്പെടുന്നുണ്ടോ അവിടെ? എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? നമുക്ക് നോക്കാം വെളിപാട് എവിടെയായിരുന്നു അത് സഹോദര? ഓ ആ ചോദ്യം അത് ഞാനിപ്പോൾ ഉത്തരം നൽകിയതാണ്. ഇപ്പോൾ നമുക്കത് നോക്കാം. ശരിയായ സ്ഥാനമാകുന്നു. അവൻ പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന് ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അർഹപ്പെട്ട എന്നൊരു പുതിയ പാട്ട് പാടുന്നു. ഇവിടെയാകുന്നു അത് ഞാനത് പറഞ്ഞതിൽ തെറ്റായിരുന്നു. നോക്കൂ, നീ അർഹപ്പെട്ട, നിന്റെ രക്തം കൊണ്ട് ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. അത് ശരിയാണ്. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? ഓ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എവിടെ ഇല്ല എന്നെങ്കിൽ പിന്നെ എന്താകുന്നു? അവൻ നമ്മെ അത് കാണുന്നതിന്. നോക്കൂ, ഞാൻ ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചിരുന്നു. ഇതൊരു വാക്യം മാത്രമായിട്ട് അല്ലെങ്കിൽ എന്തോ അവിടെ എഴുതിയിരിക്കുന്നതിൽ കൂടെ ആ ക്ലോക്കിൽ നോക്കിക്കൊണ്ട് കടന്നുപോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ അവൻ എന്നെ തടഞ്ഞത് നിങ്ങൾ കണ്ടിരുന്നുവോ? ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നോക്കൂ, ഞാനതിന്റെ മറ്റേ ഭാഗം ഒരിക്കലും വായിച്ചിരുന്നില്ല. നോക്കൂ, എനിക്കതിവിടെ കിട്ടിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, അവരൊരു പുതിയ പാട്ട് പാടുന്നു, എന്നിട്ട് ഞാൻ നിർത്തിക്കളഞ്ഞു. നോക്കൂ, എന്നാൽ ഇവിടെ നോക്കുക, അവർ പാടിയ പാട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നായിരുന്നു. തീർച്ചയായും അതവരാകുന്നു. ഓ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇത് കാണുന്നുണ്ടോ? കൂടാതെ മറ്റൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. വെളിപാട് 6:11 വെള്ള നിലയങ്കി കൊടുക്കപ്പെട്ടവരും കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിടിച്ചവരും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയുമോ? ഇപ്പോൾ നമുക്ക് വെളിപാട് 6 നോക്കാം. സ്നേഹിതരെ, ഇവിടെ ചെയ്തിരുന്നതുപോലെ നോക്കൂ, ഇതെനിക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ഉത്തരം പറഞ്ഞാണെന്ന് വരാം. ഇപ്പോൾ അവനത് ആഗ്രഹിക്കുന്നില്ല, ഞാൻ അങ്ങനെ അത് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അത് സത്യമാണ്. അതുകൊണ്ട് അവൻ എന്നെ സഹായിക്കട്ടെ. അത് സത്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയുന്നു. നോക്കൂ, എന്തോ അവിടെ ഉണ്ടായിട്ട് ഞാൻ അതിലേക്ക് നോക്കി. ഞാൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 11:30 ഞാൻ ഓർത്തു, ഇപ്പോൾ ഞാൻ വേഗത്തിൽ ഇത് തീർക്കുന്നില്ലെങ്കിൽ എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. ഞാൻ അതിന് സമയം കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. കാരണം ഞാൻ എന്റെ മനസ്സത്രയും എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ ഓർക്കുക, നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനും ഒരു മനുഷ്യനാകുന്നു. നോക്കൂ, ഞാൻ 7 ദിവസമായിട്ട് അവിടെ ആയിരിക്കുകയും എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി കിട്ടാനിരിക്കുകയും ഇന്ന് ഉച്ചയ്ക്ക് എനിക്കത് ദൈവത്തിൽ നിന്നും കണ്ടുപിടിക്കേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ ഞാൻ ആ തെറ്റ് വരുത്തരുതെന്ന് അവൻ അത്രയും നിർണയിച്ചിരുന്നിട്ട് അവൻ എന്നെ തിരികെ ബാക്കിയുള്ള വാക്യം കൂടി വായിക്കുന്നതിനായി വിളിക്കുകയുണ്ടായി. അതെന്തോ ഒന്ന് എന്റെ മീതെ കൂടെ കടന്നുപോയതുപോലെ എനിക്ക് അനുഭവപ്പെടുകയും എന്നിട്ട് അത് പറഞ്ഞു, തിരികെ പോകുക, തിരികെ പോകുക. ഞാൻ ഓർത്തു, തിരികെ പോകാനോ? എന്താകുന്നു ഇത്? ഇവിടെ തന്നെ നിർത്തിയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിക്കാനാണോ? എന്നാൽ എന്താകുന്നു ഇത്? ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, വീണ്ടും ആ വാക്യം വായിക്കുക. ഞാനത് വീണ്ടും വായിച്ചു. അവിടെ അതാ ആ ചോദ്യത്തിനടിയിലായി, അതാ അത് അവിടെ കിടക്കുന്നിരുന്നു. വെളിപാട് 6 നോക്കൂ, ഞാൻ ആദ്യ ഭാഗം വായിച്ചു, അത് ആദ്യ ഭാഗം പോലെ തോന്നിക്കുന്നതിനിടയാക്കി. നോക്കൂ, അവർ ഒരു പുതിയ പാട്ട് പാടി, എന്നാൽ അതിനടിയിലായി നോക്കൂ അത് അതെന്തായിരുന്നുവെന്ന്. അടുത്തത് താഴോട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി, തീർച്ചയായും അത് ആ മണവാട്ടിയാകുന്നു, മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ട വിശുദ്ധന്മാരായിരുന്നു. ഇവിടെ അപ്പോൾ തീർച്ചയായും കുഞ്ഞാടിന്റെ കയ്യിൽ ആ പുസ്തകമുണ്ടായിരുന്നു. അവൻ മധ്യസ്ഥത ചെയ്തിരുന്ന കൃപയുടെ സിംഹാസനം അവൻ വിട്ടുകഴിഞ്ഞിരുന്നു. നോക്കൂ, പരിശുദ്ധാത്മാവ് എപ്രകാരം അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? കാരണം അത് തന്നെയാണ് കൃത്യമായും കഴിഞ്ഞ രാത്രിയിലും ഞാൻ പറഞ്ഞിരുന്നത്. അവൻ എന്നോട് മുറിയിൽ വെച്ച് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാനിവിടേക്ക് വന്ന് കുഞ്ഞാട് സിംഹാസനം വിട്ടുപോകുന്നതും അതെല്ലാം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിരുന്നു. ഓ ദൈവമേ, ഇപ്പോൾ അതിനെക്കുറിച്ചൊരു വിഷയത്തെ എടുക്കാമെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, കുഞ്ഞാടതിന്റെ സിംഹാസനം വിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞിരുന്നു. നോക്കൂ, അവൻ അവിടെ സന്നിഹിതനായിരിക്കുമ്പോൾ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നിരുന്നു. അത് ആ വെളിച്ചമായിട്ട് അത് ക്രിസ്തുവാകുന്നു. അവൻ സന്നിഹിതനായിരിക്കുമ്പോൾ അത് പറയുകയുണ്ടായി, കുഞ്ഞാട് ഒരു മധ്യസ്ഥനായിരിക്കെ അവൻ തന്റെ സിംഹാസനത്തിന്റെ ഇരിപ്പിടം വിട്ട് കഴിയുമ്പോൾ അവൻ ഇവിടെ എത്തിയിരിക്കുകയും അപ്പോൾ സഭയുടെ വീണ്ടെടുപ്പിന്റെ നാൾ അവസാനിക്കുകയും ചെയ്യും. അടുത്ത വീണ്ടെടുപ്പ് തുറക്കപ്പെടുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയായിട്ട് അത് 144,000 പേരാകുന്നു. അത് ശരിയല്ലേ? കാരണം അവൻ വൃക്ഷത്തെ വെട്ടിക്കളയുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ അവൻ കടന്നു വരികയും ആ കുഞ്ഞാട് കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ വീണ്ടെടുപ്പിനാൾ അവസാനിച്ചിരിക്കും. വീണ്ടെടുപ്പാൻ പോകുന്ന എല്ലാവരെയും അവൻ നേരത്തെ വീണ്ടെടുത്ത് പുസ്തകത്തിലിടുകയും അവൻ ആ പുസ്തകം തുറക്കുന്നതിനായി ഇവിടെ നിൽക്കുകയുമാകുന്നു. ശരി, ഓ കർത്താവേ, നിനക്ക് നന്ദിയുണ്ട്. നോക്കൂ, അങ്ങയുടെ മാനസികമായും അസ്വസ്ഥനായ ദാസനെ ചില കാര്യങ്ങളെ തരണം ചെയ്തു പോകാൻ ശ്രമിച്ചതിൽ ക്ഷമിക്കണം. ഇപ്പോൾ വെളിപാട് 6:11 വെള്ള നിലയെങ്കിൽ കൊടുത്തവരെ കുറിച്ച് എടുക്കാൻ അനുവദിക്കുമോ? ഇപ്പോൾ നമുക്ക് 6:11 നോക്കാം. ശരി, നാം ഈ കാര്യത്തിൽ ഇപ്പോൾ എവിടെയായിരിക്കുന്നു? വെള്ള നിലയെങ്കി, അതെ, അവർ ക്രൂശിക്കപ്പെട്ടവർ ബലിപീഠത്തിന് കീഴിലുള്ളവരാകുന്നു. ആ സമയത്തിനിടയ്ക്കുള്ള യഹൂദന്മാരാകുന്നു. അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു. വെളിപാട് 7:14 പറയപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ ഇല്ല. ഇപ്പോൾ അത് വ്യത്യസ്തമാകുന്നു, അത്രയും ഉറപ്പായിട്ടുമാകുന്നു. കാരണം ഇവിടെ നോക്കുക, നാം ഇവിടെ അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു എന്ന് കാണുന്നു. ഈ സമയത്ത് നാം അവിടെ ഇത് കാണുന്നു, അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കികൾ കൊടുക്കപ്പെട്ടത് കൃപയാലാണ്. ഇപ്പോൾ ഇവിടെയുള്ളവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാകുന്നു. വെളിപാടിൽ ഇവിടെയായിട്ട് അവരെക്കുറിച്ച് അവർ സകല ജാതികളിലും ഭാഷകളിലും വംശങ്ങളിൽ നിന്ന് ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം ദൈവം മുമ്പാകെ നിന്നു എന്ന് പറയുന്നു. ഇവരെല്ലാം നേരെ രക്തസാക്ഷികളായ യഹൂദന്മാരാകുന്നു. നോക്കൂ, ഇപ്പോൾ അത് ശരിയാകുന്നു. ഇപ്പോൾ സഹോദരൻ ബ്രഹാം, ദൈവഭക്തിയോട് കൂടിയവരെല്ലാം മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടാൽ ഏലിയാവ് മോശയും പിന്നെ എവിടെ നിന്ന് വരും? അവർ യഹൂദരായിരിക്കുമോ? അതോ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏലിയാവ് അവരോടൊപ്പം ഉണ്ടാകുമോ? ഇല്ല, അവന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അന്യജാതികളെ വിളിച്ചു പുറത്താക്കുന്ന അന്യജാതിയായ പ്രവാചകൻ അതിനു മുമ്പേ എടുക്കപ്പെട്ടിരിക്കും. കാരണം നിങ്ങൾ നോക്കൂ, സഭ മുഴുവൻ അപ്പോൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. അതിനുശേഷം 11-ാം അധ്യായത്തിലെ ഈ രണ്ട് പ്രവാചകന്മാർ താഴേക്ക് കൊണ്ടുവരപ്പെടുന്നതായിരിക്കും. അന്യജാതികൾക്ക് നൽകിയിട്ടുള്ള കൃപയുടെ കാലം അവസാനിക്കുകയും അത് യഹൂദന്മാർക്കായി അയക്കപ്പെടുകയും ചെയ്യുന്നു. ഇല്ല, അത് അതേ വ്യക്തി തന്നെയായിരിക്കില്ല. എനിക്കതിനെക്കുറിച്ച് ഇപ്പോൾ നല്ലതായി ഉറപ്പുണ്ട്. ഇപ്പോൾ ഓർക്കുക, ഇതെല്ലാം എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ചുള്ള കാര്യങ്ങളാകുന്നു. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചോദ്യം, ഗോതമ്പും വീഞ്ഞും? ഓ, ഗോതമ്പ്, ഇല്ല, ഞാൻ ഊഹിച്ചത് അതർത്ഥമാക്കുന്നത് എന്നാകുന്നു. അവിടെ എന്താകുന്നു എന്നത് പറയുന്നില്ല. അത് പറയുന്നത് എന്താകുന്നു എന്നതും വീഞ്ഞും അല്ല. ഗോതമ്പും വീഞ്ഞും വെളിപാടിലെ 6:6 എന്താകുന്നു, അതെന്താകുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാനത് അവിടെ എടുത്തു നോക്കിയിട്ട് ഇപ്പോൾ അതിവിടെയാകുന്നു. ഒരു പണത്തിന് 1 ഇടം കഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടം കഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. അത് ഗോതമ്പും വീഞ്ഞുമെന്ന് അർത്ഥമാക്കുന്നതായി ഞാൻ ഊഹിക്കുന്നു. അത് ഒന്നിനോടൊന്ന് ചേർന്ന് പോകുന്നു. അല്ലെങ്കിൽ അതൊരു പ്രതിരൂപമാണോ? 1 കൊരിന്ത്യർ 11:24 തിരുവത്താഴ്ച സമയത്തെടുക്കുന്ന വീഞ്ഞിന്റെ ഒരു പ്രതിരൂപമാണോ? വീഞ്ഞ് അല്ല. അവയിലൊന്ന് ഒരു ആത്മീയമായ പ്രതിരൂപമാകുന്നു. നോക്കൂ, മറ്റേത് യഥാർത്ഥത്തിൽ വചനത്തിന്റെ വെളിപാടാകുന്നു. കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാത്തതുകൊണ്ടാണോ അനേകർ രോഗികളായിരിക്കുന്നത്? ശരിയാണ്. എന്നാൽ ഇപ്പോൾ 6-ാം മുദ്ര തുറക്കപ്പെടുന്നതിനാലാണോ അതിപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ എനിക്കത് എടുക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇത് നിങ്ങളല്ല, ഇത് ഞാൻ എഴുതിയതാകുന്നു. നിങ്ങളല്ല, നിങ്ങളത് എഴുതിയിരിക്കുന്നു, അത് കൊള്ളാം. ഇതെന്റേതായ കാര്യമാകുന്നു. നാം കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാത്തതിനാലാണോ അനേകർ രോഗികളായിരിക്കുന്നത്? അതിന്റെ അവസാനം ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരിക്കുന്നു. ശരി, തിരുവെഴുത്ത് പറയുന്നു, അതായത് ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. കാരണം കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുന്നില്ല. അത് കൃത്യമായും ശരിയാണ്. കാരണം നോക്കൂ, കർത്താവിന്റെ ശരീരം മണവാട്ടിയാകുന്നു. അനേകം പേർ അത് വിട്ടൊഴിഞ്ഞു പോകുന്നു. അവർ അതിനോട് ചേർന്ന് പോകുന്നില്ല. അത് സത്യമാണ്. നോക്കൂ, അവർക്ക് തന്നെ എങ്ങനെ പെരുമാറണമെന്ന് സ്വയം അറിഞ്ഞുകൂടാ. ഏത് തരത്തിൽപ്പെട്ട ജീവിതം നയിക്കുകയും തിരുവത്താഴവും അതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. അത് ശരിയല്ലേ? നോക്കൂ, കള്ളം പറയുകയും മോഷ്ടിക്കുകയും മദ്യപിക്കുകയും ചെയ്തിട്ട് ജനങ്ങൾ തിരുവത്താഴം എടുക്കുന്നത് ഭയങ്കരമായ ഒരു കാര്യമാണ്. നിങ്ങൾ അതങ്ങനെ ചെയ്യരുത്. നോക്കൂ, എന്നാൽ ഇപ്പോൾ ആറാം മുദ്ര തുറന്നതിൽ കൂടിയാണോ വെളിപ്പെട്ടിരിക്കുന്നത്? ആറാം മുദ്ര തുറക്കപ്പെടുന്നത് നമുക്കതിപ്പോൾ നോക്കാം. അല്ല, ഇപ്പോൾ ആറാം മുദ്ര ഇവിടെ തുറക്കപ്പെടുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് എന്ന് നാം കാണുന്നു. നോക്കൂ, സഭ മുകളിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് മഹാകഷ്ടകാലമായിരിക്കും. അതിനാൽ അത് അതേപോലെ ആയിരിക്കുന്നില്ല. ഇല്ല, ഇല്ല, അതാകുന്നില്ല. അവയിൽ ഒന്ന് ആത്മീയ വീഞ്ഞാകുന്നു. അത് വചനത്തിന്റെ വെളിപാടായിട്ട് വിശ്വാസി വചനത്തിന്റെ വെളിപാടിനാൽ ഉത്തേജിതനാകുന്നു. മറ്റേത് യേശുവിന്റെ രക്തത്തിന്റെ പ്രതിരൂപമായിട്ട് കർത്താവിന്റെ മേശയിൽ നാം അത് കൈക്കൊള്ളുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല അറിവിൻ പ്രകാരം അതാകുന്നു. മുൻതെരഞ്ഞെടുക്കപ്പെടാത്തവരിൽ ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കുമോ? അവർ സ്വീകരിച്ചാൽ പിന്നെ വീണുപോകുമോ? അവർ മുൻതെരഞ്ഞെടുക്കപ്പെടാത്തവർ അല്ല എങ്കിൽ ഇല്ല, അവർക്കത് കഴിയില്ല.
That the Catholicism will
കത്തോലിക്ക മതം യഹൂദന്മാരെ വഞ്ചിക്കുമെന്നും അവരുടെ സമ്പത്ത് കൈവശമാക്കുമെന്നും കാണിക്കുന്ന തിരുവെഴുത്ത് എവിടെയാകുന്നു? ഇപ്പോൾ സമ്പത്തിനുവേണ്ടി മൃഗം വഞ്ചിക്കുമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതങ്ങനെ പറയുന്നില്ല. എന്നാൽ നാം അങ്ങനെ സങ്കല്പിക്കുകയാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. നിങ്ങൾ ടേപ്പ് ശ്രദ്ധിച്ചു കേൾക്കുക. അവർ അതങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നോക്കൂ, കത്തോലിക്കർ ലോകത്തിലെ ഏറ്റവും ധനികരായ കൂട്ടമാകുന്നു. അവരെപ്പോലെ വേറെ ആരുമില്ല. അവർക്കില്ലാത്തത് എന്താണോ അത് യഹൂദരുടെ പക്കലുണ്ട്. അവിടെയാണ് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കിടക്കുന്നത്. നാം ഇപ്പോൾ ജീവിക്കുന്നത് നികുതി പണം കൊണ്ടാണ്. അത് നേരെ വാഷിംഗ്ടൺ ഡിസിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ലൈഫ് ലൈൻ എന്ന വാർത്ത പ്രകാരമാണ്. അത് ഇന്ന് തൊട്ട് 40 വർഷങ്ങൾ കൊണ്ട് അടച്ചു തീർക്കപ്പെടും. അതാണ് നാം ഇപ്പോൾ ചെലവഴിക്കുന്നത്. അത്രയും പിന്നിലോട്ടാണ് നാം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തൊട്ട് 40 വർഷങ്ങൾ നികുതിയുടെ മേൽ അടച്ചു തീർക്കേണ്ടതിന് നോക്കൂ, നോട്ടുകൾ കൊടുക്കുകയാണ്. ദേശം തകർന്നിരിക്കുന്നു. അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാസ്ട്രോ ബുദ്ധിപൂർവമായി ചെയ്ത കാര്യമെന്നത് അവൻ കള്ളപ്പണം കൊണ്ട് നോട്ടുകൾ ഉണ്ടാക്കി ബോണ്ടുകളും മറ്റെല്ലാം വാങ്ങി അവയെല്ലാം കത്തിച്ചു കളയുകയും നോട്ടുകൾ മാറ്റുകയും ചെയ്തു എന്നതാണ്. അതുമാത്രമാണ് അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അമേരിക്കയ്ക്കും ചെയ്യുന്നതിന് ഒരു കാര്യം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഓർക്കുക, ഇത് വില്യം ബ്രണഹമാണ് നോക്കൂ സംസാരിക്കുന്നത്. ഇതെന്റെ ആശയമാണ്. ഇതൊരു നിഗമനം മാത്രമാകുന്നു. പ്രാകൃതികമായ അതിന്റെ നിലപാടിൽ നിന്നുകൊണ്ടുള്ള ഒരു വീക്ഷണം മാത്രമായിട്ട് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് മൈലുകൾ അതിൽ നിന്നും ദൂരത്തായിരിക്കാനിടയുണ്ട്. ഈ പണത്തിന്റെ കാര്യത്തിൽ ഞാനും ഇത് വിശ്വസിക്കുന്നു. ദ്രവ്യാഗ്രഹം എല്ലാവിധ ദോഷങ്ങൾക്കും കാരണമാകുന്നു. അവിടെ തന്നെ അത് ഒരു ഒത്തുചേരലിന് തുടക്കം കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കത്തോലിക്ക സഭ അവിടെയായിട്ട് ആരാധനയ്ക്ക് പണമിടാക്കുകയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ ധനം കൈവശമാക്കി പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, വേദപുസ്തകം പറയുന്നു അവൾ ധനികയാകുന്നു. കൂടാതെ എങ്ങനെ ധനികയായി എന്നും പറയുന്നു. കൂടാതെ ഓർക്കുക, അവൾ വെറുമൊരു രാജ്യത്തിന്റെ മാത്രമല്ല, അവൾ സ്വർഗത്തിന് കീഴെ എല്ലാ ദേശങ്ങളിലും ധനികയാകുന്നു. അവൾ എല്ലായിടത്തും കടന്നു ചെല്ലുന്നു. അവളുടെ പക്കൽ പണമുണ്ട്. ഇപ്പോൾ അവൾക്കില്ലാത്തത് എന്താണോ അത് വാൾസ്ട്രീറ്റിൽ ഉണ്ടായിരിക്കുന്നു. അത് യഹൂദന്മാരാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഓർക്കുക, യാക്കോബ് മടങ്ങിവന്ന് ഇസ്രായേലായപ്പോൾ അവന് സമ്പത്തുണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ നാം അത് കണ്ടിരുന്നു. അവന്റെ വശം യഥാർത്ഥത്തിൽ പണമുണ്ടായിരുന്നു. എന്നാൽ ആ പണം കൊണ്ട് നോക്കൂ, യേശാവിൽ നിന്നും അവന് യാതൊന്നും വാങ്ങുവാൻ കഴിഞ്ഞില്ല. യേശാവിന്റെ പക്കലും പണമുണ്ടായിരുന്നു. നോക്കൂ, രണ്ടും മുൻകുറികളായിട്ട് നോക്കൂ, അത് പരിപൂർണമായിട്ടുമായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവർ രണ്ടു കൂട്ടരും അവരുടെ പണം ഏകീകരിക്കുവാനും അതിനുശേഷം റോമൻ അധികാര ശക്തി യഹൂദന്മാരുടെ ശക്തിയും പണവും കൈവശമാക്കാൻ വേണ്ടി അവർ തമ്മിലുള്ള ഉടമ്പടി തകർക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അങ്ങനെ ആകണമെന്നില്ല. അവർ ഉടമ്പടി തകർക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ അതെന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം അവർ എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ നോക്കുക, ഇപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, അത് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? നാം നമ്മുടെ നികുതി, ഈ പ്രസ്താവന ശരിയാണെങ്കിൽ, കാശിൽ നിന്നും നികുതി പണത്തിൽ നിന്നും എടുത്ത് ഇപ്പോൾ മുതൽ 40 വർഷത്തിനുള്ളിൽ അടക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കൂ, നമ്മുടെ സ്വർണവും നമുക്ക് അതിന് ചിലവഴിക്കേണ്ടി വരും. നാം തകർന്നിരിക്കുന്നു. നമ്മുടെ പക്കൽ യാതൊരു പണവുമില്ല. നാം നമുക്കുണ്ടായിരുന്ന ഒരു പ്രശസ്തി കൊണ്ട് മാത്രം ജീവിക്കുന്നു. അതുതന്നെയാണ് ഇന്ന് സഭയും ചെയ്യുന്നത്. സഭയാകുന്നു, മണവാട്ടിയല്ല. സഭ ഇന്ന് സിംഹത്തിന്റെ കാലത്തെ ശുശ്രൂഷയ്ക്കടിയിൽ അങ്ങ് തുടക്കത്തിൽ പ്രാപിച്ചിരുന്ന കഴിഞ്ഞുപോയ ഒരു പ്രശസ്തിക്കടിയിലായി ജീവിക്കുന്നു. ഞങ്ങളാണ് സഭ, ഞങ്ങളാണ് മാതൃസഭ, ഞങ്ങളാണ് തുടങ്ങിയത്. അത് ശരിയാണ്. നോക്കൂ, അത് കഴിഞ്ഞുപോയ ഒരു പ്രശസ്തിക്കടിയിൽ ജീവിക്കുകയാണ്. മെത്തഡിസ്റ്റുകാർ അവരുടെ കഴിഞ്ഞുപോയ പ്രശസ്തിക്കടിയിലായി ജീവിക്കുന്നു. ബാപ്റ്റിസ്റ്റുകാർ അവരുടെ കഴിഞ്ഞുപോയ പ്രശസ്തിക്കടിയിലായി ജീവിക്കുന്നു. പെന്തക്കോസ്റ്റുകാർ അവരുടേതിൽ ജീവിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഒരു നീണ്ട സമയത്തിന് മുമ്പ് വിശുദ്ധന്മാർ ആത്മാവിൽ നൃത്തം ചെയ്തുകൊണ്ട് കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു, കർത്താവ് അത് ചെയ്തിരിക്കുന്നു എന്ന് പാടുമായിരുന്നു. അത് കഴിഞ്ഞുപോയ എന്തോ ആകുന്നു. ഞങ്ങളെല്ലാം ഇപ്പോൾ വലിയവരായിരിക്കുന്നു. സഹോദര, ദൈവമേ നോക്കൂ, അതെല്ലാം കഴിഞ്ഞുപോയ പ്രശസ്തിയാകുന്നു. ഈ രാജ്യം ജീവിക്കുന്നത് പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്ന കഴിഞ്ഞുപോയ പ്രശസ്തിക്കടിയിലാകുന്നു. നോക്കൂ, ആ കാരണത്താൽ നാം രക്ഷിക്കപ്പെടുമെന്ന് നാം വിചാരിക്കരുത്. ദൈവം ഒരിക്കലും ഇസ്രായേൽ അവരെന്തായിരുന്നു എന്നതിലോ അവരെന്ത് ചെയ്തിരുന്നു എന്നതിലോ ഒരിക്കലും അവരെ ബഹുമാനിച്ചിരുന്നില്ല. എന്നാൽ അപ്പോൾ അവർ എന്തായിരുന്നു എന്നതിലായിരുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്താണോ അത് ഇതാകുന്നു. ഇപ്പോൾ ഒരുപക്ഷെ അങ്ങനെയല്ലായിരിക്കാം. എന്നാൽ നാം നിർബന്ധമായി വിഷയമുണ്ടാക്കുന്ന ഒരു സമയം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അത് വരുമ്പോൾ അത് കാശ് മാറുന്നതിന് പകരം അത് ഫിലിപ്പ് മോറിസിനെ എന്ത് ചെയ്യുന്നതിനിടയാക്കും? അത് മദ്യം വിൽക്കുന്ന കമ്പനികൾക്ക് എന്ത് ചെയ്യും? അത് ഇരുമ്പ് വ്യവസായികൾക്ക് എന്ത് ചെയ്യും? അത് വാണിജ്യക്കാർക്കെല്ലാം എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? അതവരെ തകർത്ത് കളയും. അവർ തകർന്നു പോകും. എന്നാൽ നമുക്ക് പണം കടം വാങ്ങാൻ കഴിഞ്ഞാൽ നോക്കൂ, അതെത്ര മിടുക്കായ കാര്യമാകുന്നു. അപ്പോൾ രാഷ്ട്രങ്ങൾ സഭയ്ക്ക് വിൽക്കാൻ തുടങ്ങും. അപ്പോൾ സഭയും രാഷ്ട്രവും തമ്മിൽ വീണ്ടും ഒന്നായി ചേരും. അങ്ങനെ അവിടെ അവൾ എത്തിച്ചേരും. നോക്കൂ, അതാകുന്നു ഇത്. ശ്രദ്ധിക്കുക, ശരി. ഇപ്പോൾ ഇതിൽ നമ്മുടെ ഭരണകൂടത്താൽ അംഗീകരിക്കപ്പെട്ട വിഭാഗീയ സഭാസംഘടനയുള്ള ഒരുവൻ തന്റെ സ്വന്തം ഹൃദയത്തിലുള്ള കാര്യം അല്ലെങ്കിൽ ഈ അന്ത്യകാലത്തെ സത്യം പ്രസ്താവിക്കുന്നു എങ്കിൽ അവനെയും വേശ്യമാരിലൊന്നായി കണക്കിടുമോ? നമുക്ക് നോക്കാം. ഭരണകൂടത്താൽ അംഗീകരിക്കപ്പെട്ട വിഭാഗീയ സഭയിലുള്ള ഒരുവനാണെങ്കിൽ, ശരി, നോക്കൂ, അംഗീകരിക്കപ്പെട്ട വിഭാഗീയ സഭയാകുന്നു. വിഭാഗീയ സഭയ്ക്ക് ഭരണകൂടം സംസാരിക്കാൻ അവകാശം നൽകുന്നു. നോക്കൂ, അതിന് അയാളുടെ ഹൃദയമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നോക്കൂ, ഇപ്പോൾ അദ്ദേഹം ഒരു യഥാർത്ഥ വിശ്വാസിയും ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവനുമാണെങ്കിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തിലെങ്കിലും അവൻ പരിശോധിക്കപ്പെടും. നോക്കൂ, ഇതത്രയും ലളിതമായിരുന്നിട്ട് അവനത് കാണാൻ സാധിക്കാത്തതായ കാര്യമല്ല. ഇപ്പോൾ നോക്കൂ, നിങ്ങളിത് ഓർമ്മയിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിതരെ, ദൈവം ഒരിക്കലും അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ കഴിയുന്നിടത്തോളം ഏത് സമയത്തെങ്കിലും അത് ചെയ്തിട്ടില്ല. നോക്കുക, എന്നാൽ നോക്കൂ, യേശു ഇതിനെല്ലാത്തിനും മുഖ്യ ആധാരമായിരുന്നു. കാരണം അവൻ ദൈവം ജഡമായി അവതരിച്ച ഇമ്മാനുവേലായിരുന്നു. ഇപ്പോൾ യേശു എന്ന ഈ വ്യക്തിയെ നോക്കുക. നിങ്ങൾക്കറിയാമോ, അവൻ ലോകത്തിലെത്തിയപ്പോൾ അന്നുണ്ടായിരുന്ന ജനങ്ങളിൽ പത്തിലൊരു ഭാഗം പോലും അവനവിടെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ആ മുന്നോടി വന്നപ്പോൾ മലകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ ഇസ്രായേലിന്റെ ജനസംഖ്യയിൽ നൂറിലൊന്നു പോലും എപ്പോഴെങ്കിലും അത് അറിഞ്ഞിരുന്നതായി ഞാൻ ഊഹിക്കുന്നില്ല. ഇത് വിചിത്രമായിരിക്കുന്നില്ലേ? എന്തുകൊണ്ട്? അവിടെ യഹൂദന്മാരും അതുപോലെയുള്ള കാര്യങ്ങളും ജനങ്ങളും ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓർക്കുക, യേശു ഒരു സാക്ഷിയാകാനായിട്ടാണ് വന്നത്, ലോകത്തിന്റെ രക്ഷിതാവെന്ന പോലെ. അത് ശരിയല്ലേ? അവിടെ ജനങ്ങൾക്ക് ശേഷം ജനങ്ങളും ജനങ്ങൾക്ക് ശേഷം ജനങ്ങളും വർഗ്ഗങ്ങളും ജനങ്ങളും ഒരിക്കലും യാതൊന്നും അതിനെക്കുറിച്ച് അറിയാത്തവരായി ഉണ്ടായിരുന്നു. ലോകത്തിന് യാതൊന്നും അറിയാൻ പാടില്ലാത്തതുപോലെ നേരെ മുമ്പോട്ട് പോയിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം അത് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, അവൻ എന്തുകൊണ്ട് അത് അവരെ അറിയാൻ ഇടയാക്കിയില്ല? അവൻ വന്നപ്പോൾ നിത്യജീവനായി മുൻനിയമിക്കപ്പെട്ടവർ മാത്രമാണ് അവനെ സ്വീകരിച്ചത്. മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും നല്ലതായിട്ടൊന്നും തന്നെ പറയുവാനില്ല. കാരണം അവരെ വീണ്ടെടുക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. അവർ വീണ്ടെടുക്കാവുന്നവരായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു ആ പുരോഹിതന്മാർ അവിടെ നിൽക്കുമ്പോൾ ചെയ്യാതിരുന്നത്? അവൻ അതുപോലൊരു സ്ഥാനത്തെത്തിയിട്ട് അത് ചെയ്യേണ്ടിയിരുന്നു. കാരണം മുൻനിർണയിക്കപ്പെട്ടവരെല്ലാം അവിടെ ചുറ്റുമായി ചിതറിക്കിടന്നിരിക്കുകയും അതിനാൽ അവരോട് ഒരു കൂട്ടമെന്ന നിലയിൽ അവന് പ്രസംഗിക്കണമായിരുന്നു. അവനെ അറിയണമായിരുന്ന മഹാപണ്ഡിതന്മാർ പറഞ്ഞു, ഈ മനുഷ്യൻ ബിയൽസുബാകുന്നു, ഇവൻ ഞങ്ങളുടെ മേൽ അധികാരിയായിരിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അതുപോലെയുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു. നോക്കൂ, ഞങ്ങൾ അങ്ങനെ അത് ചെയ്യുകയില്ല. എന്നാൽ ഒരു ചെറിയ വേശ്യയായ സ്ത്രീ, ജീവൻ അവളിൽ ഉണ്ടായിരുന്നു. അവൾ നിത്യജീവനായി മുൻനിയമിക്കപ്പെട്ടവളായിരുന്നു. അവളുടെ പേര് ദൈവവചനത്തിൽ അമർത്തിയായി രേഖപ്പെടുത്തിയിരുന്നു. അവൾ അവിടേക്ക് നടന്നുവന്നു. ആ വെളിച്ചമാദ്യമായി ആ ചെറിയ വിത്തിന്മേൽ പതിച്ചപ്പോൾ പെട്ടെന്ന് അവൾ അത് തിരിച്ചറിയുന്നതിനിടയായി. നോക്കൂ, ഒരു വയസ്സായ മീൻപിടുത്തക്കാരൻ അവിടേക്ക് വന്നു. യേശു അവിടെ നിന്നുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും വിഭിന്ന ജനങ്ങൾക്ക് അവരുടെ ഹൃദയരസങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അവനെ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അവിടെ പരീശന്മാരും നിൽപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ മനുഷ്യൻ ബിയൽസെബൂവാകുന്നു. അവർക്ക് അവരുടെ സഭയ്ക്ക് ഉത്തരം പറയേണ്ടിയിരുന്നു. അവരെല്ലാം അവിടെ ചുറ്റുമായി നിന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഡോക്ടർ ജോൺസ്, നിങ്ങൾ അവിടെ ചെന്ന് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത് കേൾക്കുമോ? അവൻ എന്താണ് പറയുന്നതിനെ കുറിച്ച് അവൻ അറിയാവുന്നതായി കാണപ്പെടുന്നു. അവനൊരു സാധാരണ മനുഷ്യനെ പോലെ അല്ല സംസാരിക്കുന്നത്. ഞാൻ ചെന്ന് അവനെ കേൾക്കും. അവിടേക്ക് നടന്നിരുന്നു. നോക്കൂ, അതേ ദൈവത്തിനൊരിക്കലും അവനെ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ചെന്ന് അവിടെ നിന്നിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു, ഇപ്പോൾ അവിടേക്ക് നോക്കുക, അവിടേക്ക് നോക്കുക. അവിടെ അതാ ഒരു മനുഷ്യൻ വരുന്നു. അത് അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനാണ്. ഇപ്പോൾ അവിടെ ഒരു മനുഷ്യൻ അവിടേക്ക് നടന്നു വരുന്നു. ആ മനുഷ്യന്റെ പേര് അവൻ അന്ത്രയാസ് ആകുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് അവിടെ താഴെയുള്ള ആ മീൻപിടുത്തക്കാരാണ്. അത് അവരാകുന്നു. അതെ, അവിടെ അവന്റെ സഹോദരനായ സിമോനുമുണ്ട്. നോക്കൂ, അത് ആ വൃദ്ധനായ യോനയുടെ പുത്രന്മാരാണ്. ഇപ്പോൾ അവിടേക്ക് നോക്കുക, അവൻ ആരെയോ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ആരാകുന്നു അത്? അതെ, നോക്കൂ, അവൻ ഇപ്പോൾ എന്ത് ചെയ്യും? അടുത്തത് അവനാണ്. അവൻ അവിടേക്ക് നടത്തിയെന്നു. യേശു പറഞ്ഞു, നിന്റെ പേര് ശിമോൻ എന്നാകുന്നു, നീ യോനയുടെ പുത്രനാകുന്നു. ഈ മനുഷ്യൻ ബിയൽസബൂബാണ്. നോക്കൂ, ആ രീതിയിൽ എന്തോ ആത്മാവ് അവന്റെ മേലുണ്ട്. അവനൊരു വിചിത്ര മനുഷ്യനാണ്. നോക്കൂ, നേരെ പോയിക്കൊള്ളുക. നിങ്ങളാരും അവൻ ഇതുപോലെ പറയുന്നുവെന്നും വിശ്വസിക്കരുത്. നോക്കൂ, അവിടെ നിന്നും ദൂരത്തായിക്കൊള്ളുക. ഞാൻ ഇനിയും ഇതുപോലൊരു യോഗങ്ങൾ ഇനിയും സംബന്ധിക്കുകയില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നാം ഇവിടെ നിന്നും പുറത്താകുന്നതാണ്. ഇനി ഒരിക്കലും വീണ്ടും നമുക്ക് ഇവിടെ വരേണ്ടതിന്റെ ആവശ്യമില്ല. നോക്കൂ, എന്തുകൊണ്ടാണ് ഇപ്പോൾ? അതാണ് അവൻ ചിന്തിച്ചിരുന്നത്. അവനതാകാൻ സങ്കല്പിതമായിരുന്നിട്ടും നോക്കൂ, അവൻ ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവർ തന്നെ അവനെ ക്രൂശിച്ചു കളഞ്ഞു. നോക്കൂ, എന്നാൽ അവിടെ എല്ലാവരാലും പുറന്തള്ളപ്പെട്ട ഒരു വേശ്യയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ വ്യഭിചാരത്തെ പിന്താങ്ങുകയല്ല, ഇല്ല, വാസ്തവമായും. എന്നാൽ ഞാൻ മുൻനിയോഗിക്കപ്പെട്ട വിത്തിനെ കാണിക്കുകയാണ്. ഈ മനുഷ്യനെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ വൃദ്ധനായ മീൻപിടുത്തക്കാരനെ അവന് പഠിപ്പില്ലാത്തവനായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അത് ശരിയല്ലേ? അതുമാത്രമല്ല, അവൻ അറിവില്ലാത്തവനുമായിരുന്നു. ഇപ്പോൾ അത് ശരിയാണോ അതോ തെറ്റാണോ? ഓ, നമുക്കറിയാമെന്ന് നാം കരുതുന്ന മിക്ക കാര്യങ്ങൾക്കും നാം അജ്ഞരായിരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. നോക്കൂ, ശരി, നോക്കൂ, അവൻ അജ്ഞനും അറിവില്ലാത്തവനും രണ്ടുമായിരുന്നു. അതിനുശേഷം അവൻ കർത്താവായ യേശുവിന്റെ സന്നിധിയിലേക്ക് നടന്നു ചെന്നപ്പോൾ അവൻ ആരായിരുന്നുവെന്ന് യേശു അവനോട് പറഞ്ഞു. അത് ഉടനെ തന്നെ അതിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിനെതിരായിട്ടുള്ള മറ്റേ വ്യക്തിയുടെ വാദം എന്താകുന്നു? ശരി, നോക്കൂ, അവനത് വിശ്വസിച്ചു. അതാരാണെന്ന് നോക്കൂ, അതാരാണെന്ന് നിങ്ങൾക്കറിയാം. ശരി, ആ മനുഷ്യൻ ഒരിക്കലും എന്തുകൊണ്ടാണെന്നാൽ അവനൊരു മീൻപിടുത്തക്കാരനാണ്. എന്തുകൊണ്ട്? അവൻ അവന്റെ ABC അക്ഷരമാല പോലും അറിയില്ലാത്തവനാണ്. ഞാൻ അവന്റെ കയ്യിൽ നിന്നും മീൻ വാങ്ങിയിട്ടുണ്ട്. അവനൊരു രസീത് പോലും ഒപ്പിട്ട് തരാൻ അറിയില്ല. അത് നോക്കുക, ആ തരത്തിൽപ്പെട്ടവരാണ്, ആ തരത്തിൽപ്പെട്ട മനുഷ്യരാണ് അതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിന് നന്ദിയുണ്ട്. ആമേൻ. നോക്കൂ, എന്തിനു വേണം അവന്റെ പിതാവിനെ തന്നെ നോക്കുക. അവനും അജ്ഞാനിയാണ്. അവനവരെ സ്കൂളിൽ പോലും അയച്ചിരുന്നില്ല. എന്നാൽ അങ്ങനെയുള്ളവരെയാണ് യേശു സ്കൂളിൽ അയച്ചിട്ട് അവൻ ആവശ്യമായ രീതിയിൽ അവരെ പഠിപ്പിച്ചിരുന്നു. സ്കൂളിൽ പോകാതിരിക്കുന്നതിന് ഇപ്പോൾ ഞാൻ പിന്താങ്ങിയല്ല. നിങ്ങളത് മനസ്സിലാക്കുന്നതായി ഞാൻ ആശിക്കുന്നു. എന്നാൽ അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുവെന്ന് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്. ആ തരത്തിൽപ്പെട്ടവർക്കാണ് ഇത് അവരുടെ തലയ്ക്ക് മീതെ കൂടി പോകാൻ കാരണമാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ആ ദേശത്തുണ്ടായിരുന്ന യഹൂദന്മാരുടെ മൂന്നിലൊരു ഭാഗം പോലും അവന്റെ വരവിനെക്കുറിച്ച് എന്തെങ്കിലും എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുള്ളവരായിരുന്നില്ല എന്ന് ഞാൻ പറയട്ടെ. അതിനുശേഷം മൂന്നിലൊന്നിൽ അഞ്ചിലൊരു ഭാഗം അവൻ പറയുന്നതിന് ചെവി കൊടുത്തു. അഞ്ചിലൊന്നിൽ നൂറിലൊരു ഭാഗം അത് സ്വീകരിച്ചു. അവൻ എത്ര പേരുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ മുഴുവൻ കൂട്ടത്തിൽ നിന്നും 12 പേരാണ് അവൻ ആ കുരിശിനരികിൽ നിൽക്കുന്നവരായിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? നോക്കൂ, 70 പേർ അവനെ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു. ഇപ്പോൾ അവൻ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് പോകുമ്പോൾ അവൻ തന്റെ ഉപദേശത്തെക്കുറിച്ച് യാതൊന്നും പറയാതെ അവൻ രോഗികളെ സൗഖ്യമാക്കിയും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിരുന്നു. ഓ ദൈവമേ, അത് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അവൻ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ അത്ഭുതകരമായിരുന്നു. അതൊരു മഹാനായ റബ്ബി ആയിരുന്നു. സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അവനെ നിങ്ങളുടെ സഭയിൽ വേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. മനുഷ്യ, നിങ്ങൾ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ മനുഷ്യന് വാസ്തവമായിട്ടും രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങളതൊന്ന് കാണേണ്ടിയിരിക്കുന്നു. അവന്റെ പക്കൽ സൗഖ്യമാക്കുന്നതിനുള്ള വരമുണ്ട്. ശരി, തീർച്ചയായും അതിനെക്കുറിച്ചുള്ള ചില കപടമായ അനുകരണങ്ങൾ അവർക്കുണ്ടാകാൻ പോകുകയാണ്. ഇവിടെ ഇതാ അവർ വരുന്നു. കാരണം ഓരോ കൂട്ടർക്കും അവരുടേതായ സ്വന്തം മനുഷ്യനെ ആവശ്യമായിരിക്കുന്നു. ഇവിടെ ഇതാ യേശു വരുന്നു. അതിനുശേഷം ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു ദിവസം അവൻ അവരോടുകൂടെ ഇരുന്നു. ഓ തീർച്ചയായും റബ്ബി, ഞങ്ങൾ നിന്റെ കൂടെ വരുന്നു. ശരി, ഇരിക്കൂ, നമുക്ക് പോകാം. അങ്ങനെ 70 പേരെ അവൻ അയക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഒരു ദിവസം ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചതിനുശേഷം അവൻ അവരോടൊപ്പം ഇരുന്നുകൊണ്ട് അവരോട് വചനം പറയാൻ തുടങ്ങി. നോക്കൂ, നാദം മുഴക്കപ്പെടുന്നതിന്റെ തുടക്കത്തിൽ, ശരി, അവൻ അവരോട് വചനം, ആ സത്യത്തെ പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഹാ, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അത് അവരുടെ ഉപദേശത്തിന് വിരുദ്ധമായതായിരുന്നു. അവർ പറയും, ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയും മറ്റെല്ലാം വിട്ടിട്ടാണ് വന്നത്. ഒരുപക്ഷെ സഹോദരന്മാരെ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കാം. നാം തിരികെ പോകുന്നതാണ് നല്ലത്. കാരണം ഈ മനുഷ്യൻ കടങ്കഥകളിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അവനൊരു വിചിത്ര മനുഷ്യനാണ്. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നോക്കൂ, എന്തായിരുന്നു അത്? തുടക്കത്തിലെ ആ വിത്ത് മുന്നിയോഗിക്കപ്പെട്ടതായിരുന്നില്ല. അതിനുശേഷം അടുത്ത കാര്യം നിങ്ങൾക്കറിയാമോ? അവന് ദൈവവേലക്കാരുടെ ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. അവൻ അവരോട് പോയി ചോദിച്ചു. അവർ പറഞ്ഞു, അതേഹും നാം തിരികെ പോകുന്നതാണ് നല്ലത്. തിരികെ പോയി നമ്മുടെ സഭാസംഘടനയിൽ തന്നെ ചെന്ന് നമ്മുടെ പ്രമാണപത്രങ്ങൾ എടുത്ത് വീണ്ടും എടുക്കാം. കാരണം ഈ മനുഷ്യനെ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? അവൻ ഇവിടെ ഇത് പറയുന്നു, അവൻ അവിടെ അത് പറയുന്നു. അതെ, ബാക്കിയുള്ളവർക്കും ഇതുപോലെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ചിലർക്ക് കടങ്കഥകളായി കാണിച്ചിരുന്നു, എന്നാൽ മറ്റുള്ളവരോട് അതുപോലെ ആയിരുന്നില്ല. അതിനാൽ അവർ അവനെ വിട്ടുപോയി കളഞ്ഞു. അതിനുശേഷം അവൻ തിരിഞ്ഞ് തന്റെ 12 പേരെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക. പത്രോസ് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാൻ എല്ലായ്പ്പോഴും ആ പഴയ സ്ഥലത്ത് ചെന്ന് യോഗങ്ങളിലെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ വരെ എവിടേക്ക് ഞങ്ങൾ പോകും? എവിടെ ഞങ്ങൾ പോകും? എവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയും? ഇവിടെ ഒരു പ്രവൃത്തി കഴിഞ്ഞതിനു ശേഷം ആ ചവറ്റുകൊട്ടയിലേക്ക് തിരികെ പോകാൻ വീണ്ടും എനിക്ക് കഴിയില്ല. അവിടെ ലോകത്തിന്റെ എല്ലാ ചപ്പുചവറുകളും നിറഞ്ഞു കിടക്കുന്നു. നോക്കൂ, എവിടേക്ക് ഞാൻ പോകും? എനിക്കതിന് കഴിയില്ല. അവൻ പറഞ്ഞു, എന്നാൽ ശരി, വരൂ, നമുക്ക് പോകാം. ഇപ്പോൾ അവിടെയാണ് നിങ്ങൾ. നോക്കൂ, അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഏകദേശം 25 ലക്ഷം ജനങ്ങളിൽ നിന്ന് 12 പേർ മാത്രം. കോടിക്കണക്കായ ജനങ്ങളുടെ ഇടയിൽ ഈ ലോകത്തിന്റെ രക്ഷിതാവ് അപ്പോഴും താഴ്മയുള്ളവനായി നിന്നിരുന്നു. നോക്കൂ, താഴ്മയോടുകൂടി മാത്രം നിൽക്കുക. ശ്രദ്ധിക്കുക, അവിടെ എല്ലാ പരീശന്മാരുണ്ടായിട്ടും ആ ചെറിയ വേശി അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ഒരു പ്രവാചകനായിരിക്കണം. ഇപ്പോൾ മസീഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അവൻ വരുമ്പോൾ ഈ കാര്യങ്ങൾ അവൻ ചെയ്യും. അവൻ പറഞ്ഞു, അത് ഞാൻ തന്നെ. അവൾ പറഞ്ഞു, അതാകുന്നു ഇത്. അവൾ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. നിങ്ങൾ അവളെ ഒരു വട്ടം തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കതിന് കഴിയില്ല. സഹോദരൻ ബ്രഹാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശംസകൾ. മത്തായി 22:11 കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ദയവായി വിശദീകരിക്കുമോ? കല്യാണ വസ്ത്രം കൂടാതെ ഈ മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അവൻ ക്ഷണിക്കപ്പെട്ടവനായിരുന്നു, മണവാട്ടിയല്ല എന്ന് എനിക്കറിയാം. അതെ, അത് ശരിയാണ്. അതെ, അവൻ അകത്ത് കടന്നുകൂടി. നോക്കൂ, ഇപ്പോൾ നോക്കുക, അതിനെക്കുറിച്ചൊരു മുഴുവൻ പ്രസംഗം തന്നെ നടത്തുവാൻ കഴിയും. ഇപ്പോൾ എന്റെ പക്കൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഈ യോഗം അവസാനിപ്പിക്കുന്നതിനുമായി 10 മിനിറ്റ് നേരം കൂടിയുണ്ട്. ഞാൻ ഇതിൽ പകുതിയോളം ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ ഞാനിപ്പോൾ ഇതിനുശേഷം നേരെ സ്വല്പം ധൃതിയിലായി പോകുമെന്നുള്ളത് തീർച്ചയാണ്. നോക്കൂ, പൌരസ്ത്യ രാജ്യങ്ങളിലെ ആചാര രീതികൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. നോക്കൂ, ഒരു മണവാളൻ അവന്റെ വിവാഹത്തിന് ക്ഷണനം നൽകുമ്പോൾ അവൻ വളരെ പേരെ ക്ഷണിക്കുന്നു. അവനയച്ച ഓരോ ക്ഷണനക്കത്തിനു വേണ്ടി അവർ വരുമ്പോൾ അവന്റെ ഒരു ദാസൻ വാതിൽക്കൽ തന്നെ അവരെ ആ വസ്ത്രം ധരിപ്പിക്കുന്നതിനു വേണ്ടി നിന്നിരിക്കും. അവൻ ദരിദ്രനോ അല്ലെങ്കിൽ അങ്ങനെ എന്തായിരുന്നാലും, അവൻ ധനികനോ അല്ലെങ്കിൽ ദരിദ്രനോ എന്തു തന്നെ ആയിരുന്നാലും, എല്ലാവർക്കും ആ വസ്ത്രം ധരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവർ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് ഈ വസ്ത്രം അവരുടെ മേലിടുകയും അതവർ ധരിച്ചിരുന്ന ബാഹ്യ വസ്ത്രങ്ങളെ മറച്ചു കളയുകയും ചെയ്യുന്നു. അവനൊരു കോടീശ്വരനായാലും ദരിദ്രനായാലും, അവനൊരു കൃഷിക്കാരനോ കുഴിവെട്ടുകാരനോ അല്ലെങ്കിൽ അവൻ എന്ത് തന്നെയായിരുന്നാലും, അവനൊരു പ്രശസ്ത വ്യക്തിയായിരുന്നാലും, അവനിവിടെ ആ കല്യാണ വസ്ത്രം ധരിച്ചിട്ടാകുന്നു നിൽക്കുന്നത്. കാരണം അവൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വാതിൽക്കൽ വെച്ച് തന്നെ ഈ വസ്ത്രം അവനെ അണിയിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ യോഹന്നാൻ 10 എടുക്കുക, അത് തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. അവൻ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, നിങ്ങൾ എന്നിൽ കൂടെ അകത്തേക്ക് കടക്കുന്നു. ഇപ്പോൾ അവിടെ അവൻ വാതിൽക്കൽ നിൽക്കുകയും ഇവിടെ അവന്റെ മേൽ വസ്ത്രമണിയിക്കുന്ന മനുഷ്യനായ ആ പരിശുദ്ധാത്മാവ് അവൻ അകത്തേക്ക് കടക്കുമ്പോൾ നീതിയുടെ വസ്ത്രം അവനെ ധരിപ്പിക്കുന്നു. ഈ വ്യക്തി ഏതെങ്കിലും വിഭാഗീയ സഭയിൽ കൂടെ പിന്നിലുള്ള ഏതെങ്കിലും ജനലിൽ കൂടെ അകത്ത് കടന്നിരിക്കുന്നു. അവൻ അകത്ത് കടന്നു വന്ന് വിരുന്നമേശയിൽ ഇരുന്നിരുന്നു. അതിനുശേഷം മണവാളൻ വന്നിട്ട് ചുറ്റുമായി നോക്കുകയും ഇവരെല്ലാം ഇതിനു മുമ്പ് വിചിത്രമായിരുന്ന വാത്തുകളും ഇപ്പോൾ ഇവനൊരുവൻ മാത്രമായി ഈ കൂട്ടത്തിൽ വിചിത്രമായ വാത്തായിരിക്കുന്നു. നോക്കൂ, പരിശുദ്ധാത്മാഭിഷേകവും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമില്ലാതെ നീ ഇപ്രകാരം ഇവിടെ എന്ത് ചെയ്യുകയാണ്? നീ എങ്ങനെ അകത്ത് പ്രവേശിച്ചു? ശരി, അവൻ പിന്നിലുള്ള ഏതോ വാതിലിൽ കൂടെ അകത്ത് കടന്നു വന്നിരിക്കുന്നു. അവൻ ശരിയായ ക്ഷണനം കൂടാതെ അകത്ത് വന്നിരിക്കുന്നു. നോക്കൂ, അവൻ ഏതെങ്കിലും ചില വിദ്യാഭ്യാസ പരിപാടിയിൽ കൂടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തോ കാര്യങ്ങളിൽ കൂടെ വന്നിരിക്കുന്നു. അവൻ അകത്ത് കടന്നു വന്നിരിക്കുന്നു. അവൻ തന്റെ ദാസന്മാരോട് പറഞ്ഞു, അവന്റെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ. അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകടിയും ഉണ്ടാകും. നോക്കൂ, അവൻ ഉപദ്രവകാലത്തേക്ക് കടന്നുപോയി. നോക്കൂ, അവൻ വാതിലിൽ കൂടെയല്ല പ്രവേശിച്ചത്.
ഓൾറൈറ്റ്, ക്വസ്റ്റ്യൻ, വിൽ ദി എലൈജ ഓഫ് മൽക്കാ 4
അതുകൊണ്ട് ശരി, അടുത്ത ചോദ്യം, മലാഖി നാലിൽ പറയപ്പെട്ടിരിക്കുന്ന അതേ ഏലിയാവിനെ കുറിച്ചാണോ വെളിപാട് 11:3 പറഞ്ഞിരിക്കുന്നത്? ആ മറ്റുള്ള രണ്ട് സാക്ഷികളും വേറെ വേറെ വ്യക്തികളാണോ? അതെ, അതുപോലെ മലാഖി 4 ഏലിയാവല്ല, മലാഖി 3 ഏലിയാവ്. കഴിഞ്ഞ രാത്രിയിൽ നാം അതിൽ കൂടെ കടന്നിരുന്നു. മറ്റുള്ള രണ്ട് സാക്ഷികളും വേറെ വ്യക്തികളാണോ? അതെ ശ്രീമാൻ, മോശയും ഏലിയാവുമാകുന്നു. അത് നമുക്ക് ലഭിച്ച വെളിപാടിനനുസരിച്ചാകുന്നു. ഇപ്പോൾ ദീർഘനേരം നിങ്ങളെ പിടിച്ചു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1 രാജാക്കന്മാർ 19 സഹോദരൻ ബ്രഹാം ബാലിനു മുമ്പിൽ മുട്ടുകുത്താത്തവരുടെ എണ്ണം ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അത് ശരിയാണ്. 700 പകരം നന്ദിയുണ്ട്, അത് ശരിയാണ്. അത് 7000 പകരം 700 സഹോദരൻ ബ്രഹാം. 700 പകരം 7000 ആകുന്നു. ഇപ്പോൾ അത് മനസ്സിലായോ? നിങ്ങൾക്കറിയാമോ, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഈ രീതിയിൽ പ്രസംഗിക്കാനായി വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഏലിയാവ് മരുഭൂമിയിൽ നിന്ന് വന്നപ്പോൾ അവന്റെ പക്കൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ നിന്ന് നേരെ രാജാവിന്റെ അടുക്കലേക്ക് ചവിട്ടിക്കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാതെ ഇനിയും ആകാശത്ത് നിന്ന് മഞ്ഞു പോലും വീഴുകയില്ല. അവന്റെ പക്കലുണ്ടായിരുന്ന വചനങ്ങൾ അതായിരുന്നു. അവൻ ശക്തമായ ചുവടുകളോടുകൂടി നേരെ തിരിഞ്ഞ് ആരോടുമൊന്നും പറയാതെ മടങ്ങിപ്പോയി. നോക്കൂ, അവന് വേറൊരു സന്ദേശം നൽകേണ്ടി വന്നപ്പോൾ അവൻ നേരെ കടന്നുവന്ന് തന്റെ സന്ദേശം നൽകിയുണ്ടായി. അതിനുശേഷം അവൻ നേരെ തിരിഞ്ഞ് മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോയി. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ കൂടാരത്തിന് മൂലക്കല്ലിടുമ്പോൾ അവൻ പറഞ്ഞു, ഒരു സുവിശേഷകന്റെ വേല ചെയ്യുക. ആ വേലയെ വേർതിരിക്കേണ്ടതായ നാഴിക ഇപ്പോൾ വരുന്നു. മറ്റെന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ അത്രയും, നോക്കൂ, ഞാനിവിടെ എത്തിയിട്ട് ഒരു സുവിശേഷന്റെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ചിലതെല്ലാമായിട്ട് നിങ്ങൾ എവിടെയായിരിക്കുന്നു എന്ന് നോക്കുക. നോക്കൂ, ഓ, ഈ സഭ ഈ കാര്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം ആത്മീയ സ്ഥാനത്തായിരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹോദരൻ ബ്രഹാം, ഏലിയാവ് 3 വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏലിയാവ് 2 വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നും വീണ്ടും വരുമെന്നും നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഏലിയാവിന്റെ ആത്മാവുള്ള ആ വ്യക്തി 2 സാക്ഷികളായ മോശയുടെയും ഏലിയാവിന്റെ മേലുമായിരിക്കുമോ? അല്ല, അല്ല, അവനൊരു അന്യജാതിക്കാരനായിരിക്കും. നോക്കൂ, അത് അന്യജാതി സഭയാകുന്നു. ദൈവം എപ്പോഴും തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരെ അയക്കുന്നു. നോക്കൂ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ എല്ലായ്പ്പോഴും ആ നാഴികയിലേക്കുള്ള അവന്റെ സന്ദേശത്തെ അയക്കുന്നു. ദൈവം യഹൂദന്മാരുമായി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അന്യജാതിക്കാരനെ ഒരു പ്രവാചകനും വന്നിരുന്നില്ല. ദൈവം അന്യജാതിക്കാരുമായി ഇടപെടുമ്പോൾ അവിടെ യാതൊരു യഹൂദനായ പ്രവാചകനും ഉണ്ടായിരുന്നില്ല. ദൈവം യഹൂദന്മാരുടെ അടുക്കലേക്ക് തിരികെ പോകുമ്പോൾ അവിടെ അന്യജാതിക്കാരനായ പ്രവാചകൻ ഉണ്ടായിരിക്കില്ല. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ശരി, ഉൽപ്രാപണത്തിന് ശേഷം ഇപ്പോൾ ഒരു സന്ദേശം മറ്റൊന്നിലേക്ക് അതിനെ എടുത്തുകൊണ്ടു പോകുന്നതിന് മുമ്പ് തീർച്ചയായും അവിടെ ഒരു ഇടവേളയുടെ സമയമുണ്ട്. അതിപ്രകാരം കടന്നു വരേണ്ടതായിട്ടുണ്ട്. നോക്കൂ, അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിരുന്ന പോലെ, നോക്കൂ, പൗലോസ് അന്യജാതികളുടെ അടുക്കിലേക്ക് മറ്റും പോകുന്നതുപോലെ ആകുന്നു. ശരി, ഉൽപ്രാപണം നടന്നതിന് ശേഷം ഉൽപ്രാപണത്തിൽ പോകാൻ കഴിയാത്ത ഏതെങ്കിലും സഭ അവസാനത്തിൽ രക്ഷിക്കപ്പെടുമോ? ഇല്ല. ഹാ, കാരണം രക്തം അവിടെയില്ല. നിങ്ങൾ നോക്കൂ, അവിടെ മധ്യസ്ഥത ഉണ്ടായിരിക്കില്ല. അന്യജാതികളുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ഉൽപ്രാപണത്തിന് ശേഷം ആരും രക്ഷിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ യാതൊരു സഭയും. ഹാ, സഭയും രക്ഷിക്കപ്പെടുകയില്ല. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. നോക്കൂ, സഭ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് സംഭവിക്കുകയില്ല. സഹോദരൻ ബ്രഹാം, 1 നിങ്ങൾ ദാനിയലിന്റെ 70 പരാമർശിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ദാനിയലിനെ കുറിച്ചുള്ള ടേപ്പിൽ നിന്നും സുവിശേഷം യഹൂദന്മാർക്കായി പോകുമ്പോൾ 70 തുടങ്ങുമെന്നാണ്. യഹൂദന്മാർക്ക് 1 ആഴ്ച 7 വർഷങ്ങളാണോ ശേഷിച്ചിരിക്കുന്നത്, അതോ 1.5 ആഴ്ചയും 3.5 വർഷങ്ങളുമാണോ ശേഷിച്ചിരിക്കുന്നത്? 1.5 മാത്രം. ആദ്യത്തെ 1.5 യേശു പ്രവചിക്കുകയും അത് മുൻകൂട്ടി പറയപ്പെട്ടിരുന്നു. ഇനിയും 1.5 മാത്രം അവർക്ക് ശേഷിച്ചിരിക്കുന്നു. സഹോദരൻ ബ്രഹാം, ഈ ആഴ്ചയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലാത്തതിനാൽ നിങ്ങളത് ചെയ്യുമോ? അതൊരപേക്ഷ മാത്രമാകുന്നു. സഹോദരൻ ബ്രഹാം, ആരാധനയ്ക്ക് ശേഷം എന്നെ കാണുമോ? അതും അവിടെ ഒരപേക്ഷയാകുന്നു. സാത്താൻ 1000 കാലത്തേക്ക് അടച്ചുപൂട്ടിയ ശേഷം വെളിപാട് 20:8 പറഞ്ഞിരിക്കുന്നതായ യുദ്ധത്തിനുവേണ്ടി അഴിച്ചുവിടുന്നതിനെ കുറിച്ച് ദയവായി വിശദീകരിക്കുമോ? കൂടാതെ 4 പറഞ്ഞിരിക്കുന്ന ആർമഗദോൻ യുദ്ധവുമായി ഇതിനെന്ത് ബന്ധമാണുള്ളത്? ഗോഗും മാഗോഗും എന്നിവരെ കൂട്ടിച്ചേർക്കുന്നത് പുതിയ ഭൂമിയിലെ ജനങ്ങളിൽ നിന്നുമാണോ? ശരി, ഇത് ദീർഘമായ ഒന്നാണ്. അതിന്റെ പ്രധാനമായ ഭാഗം മാത്രം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് ഒരുപക്ഷെ എനിക്കിത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നിരിക്കലും കഴിയാവുന്നത്ര പോലെ ഞാൻ ശ്രമിക്കാം. സാത്താൻ 1000 ആണ്ട് കാലത്തേക്ക് അടച്ചുപൂട്ടിയ ശേഷം വെളിപാട് 20:8 പറഞ്ഞിരിക്കുന്നതായ യുദ്ധത്തിനു വേണ്ടി അഴിച്ചുവിടുന്നത് ദയവായി വിശദീകരിക്കുമോ? അത് അർമഗദോൻ യുദ്ധമല്ല. അർമഗദോൻ യുദ്ധം നടക്കുന്നത് ഈ വശത്തായിട്ടാണ്. നോക്കൂ. ശരി, അത് മഹാകഷ്ടകാലം അവസാനിച്ചതിന് ശേഷമാകുന്നു. ഇതും ഗോഗും മാഗോഗും യുദ്ധവുമായി എന്ത് ബന്ധമാണുള്ളത്? യാതൊരു ബന്ധവുമില്ല. ഒന്ന് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പും മറ്റേത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷവുമാകുന്നു. 4-ാമത്തെ മുദ്രയിൽ പറഞ്ഞിരുന്നതുപോലെ ഗോഗും മാഗോഗും പുതിയ ഭൂമിയിലെ ജനങ്ങളിൽ നിന്നുമാണോ ചേർക്കുന്നത്? സാത്താനെ അവന്റെ ചങ്ങലയിൽ നിന്നും അഴിച്ചുവിടുന്ന ഉടനെ തന്നെ അവൻ ഭൂമിയിൽ എല്ലായിടത്തുനിന്നും ദുഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നതിനായി പുറപ്പെട്ടു പോകും. എന്നാൽ ദൈവം ആകാശത്തു നിന്ന് തീയും ഗന്ധകവും അയച്ച് അവനെ ദഹിപ്പിച്ചു കളയും. നോക്കൂ, ആകെ 2 യുദ്ധങ്ങളാകുന്നു. ചോദ്യം: റോമൻ കത്തോലിക്ക സഭയാൽ കൊല്ലപ്പെട്ട 6,80,00,000 ജനങ്ങൾ ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തിലാണ് കൊല്ലപ്പെട്ടത്? ഇത് എത്രയും കാലം നീണ്ടുനിന്നു? ഷ്മക്കേഴ്സിന്റെ മഹത്തായ നവീകരണം എന്ന പുസ്തകം എടുത്ത് വായിച്ചു നോക്കുക. വേദപണ്ഡിതന്മാരായ ചിലരുടെ പക്കൽ അതുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അത് സഭയുടെ ചരിത്രമാണ്. ഇപ്പോൾ അതിന്റെ പേജ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ അതിനുള്ള സമയം സഭയ്ക്ക് കൊടുത്തത് ആഫ്രിക്കയിലെ ഹിപ്പോയിലുള്ള വിശുദ്ധ അഗസ്തീനായിരുന്നു. AD 354 അത് AD 1850 വരെ അയർലൻഡിലെ കൂട്ടക്കൊല നടക്കുന്നതുവരെ നീണ്ടു നിന്നിരുന്നു. നോക്കൂ. അതുകൊണ്ട് ആ സമയമെന്നത് AD 33 അല്ലെങ്കിൽ AD 30 354 തൊട്ടായിരുന്നു. ഞാനത് ശരിയായി ഇപ്പോൾ പറയട്ടെ. AD 354 തൊട്ട് AD 1850 1850 വരെ 6,80,00,000 പ്രൊട്ടസ്റ്റന്റുകാരെ റോമിലെ പോപ്പുമായി വിയോജിച്ചു നിന്നതിന്റെ കാരണത്താൽ കൊല ചെയ്യപ്പെട്ടതായി റോമൻ രക്തസാക്ഷി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ചരിത്രമാകുന്നു. നിങ്ങളത് തെറ്റാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശരി, എങ്കിൽ ജോർജ് വാഷിംഗ്ടണോ ലിങ്കണോ ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ആരും അവരെ കാണുന്നത് തന്നെ അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ അവരിവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരിവിടെ ഉണ്ടായിരുന്നതിന്റെ അടയാളങ്ങൾ ഞാൻ കാണുന്നു. സഹോദരൻ ബ്രഹാം 19-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം: ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7,000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ 700 പേരെക്കുറിച്ച് ദയവായി വിശദീകരിച്ചു തരിക. അത് 7,000 പേരായിരുന്നു. നോക്കുക. കൂടാതെ ബാലിനെ ചുംബിക്കുക, അത് നിങ്ങൾക്കറിയില്ലേ? മുമ്പ് കത്തോലിക്കക്കാരായിരുന്ന എത്ര പേർ ഇവിടെയുണ്ട്? തീർച്ചയായും. നോക്കൂ, നിങ്ങൾ വിഗ്രഹങ്ങളെ ചുംബിച്ചിരുന്നു. നോക്കൂ. കൂടാതെ ഓർക്കുക, ബാബിലോണിന്റെയും നെബുക്കദ്നെസറിന്റെയും കാലത്ത് പുറജാതി രാജ്യത്വം നിലവിൽ വന്നപ്പോൾ, അതെ, ജാതികളുടെ രാജ്യത്വം നിലവിൽ വന്നപ്പോൾ അതൊരു മനുഷ്യനെ ആരാധിക്കുന്ന സമ്പ്രദായമായി കടന്നു വരികയും നെബുക്കദ്നെസർ രാജാവ് ഒരു മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കുകയും ചെയ്തു. നിങ്ങളുടെ പക്കൽ ആത്മീയ മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെളിപാട് ശ്രദ്ധിക്കുക. തനിക്ക് ലഭിച്ച വെളിപാടിനാൽ ആ ആത്മാവ് ഉണ്ടാക്കിയ ആ മനുഷ്യൻ അല്ലെങ്കിൽ അവനുണ്ടാക്കിയ ആ ബിംബം, അത് ദാനിയേലായിരുന്നു. ഒരു മതഭക്തനായ മനുഷ്യൻ അവിടെ ആരാധിക്കപ്പെട്ടു. ഇത് കാണുന്നുണ്ടോ? അതെന്തുകൊണ്ടാണെന്നാൽ അവൻ ദാനിയേലിന് ബേൽത്തഷസാർ എന്ന് പേരിട്ടിരുന്നു. അത് ശരിയായിരുന്നില്ലേ? അല്ലെങ്കിൽ ബേൽത്തഷസാർ അത് അവരുടെ ദൈവന്റെ നാമമായിരുന്നു. അവൻ ആ ദൈവന്റെ ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും അത് ദാനിയേലിന്റെ ബിംബമായിരുന്നു. ദാനിയേൽ സ്വന്തം പ്രതിമയുടെ മുമ്പിൽ നമസ്കരിക്കാൻ വിസമ്മതിക്കുകയുണ്ടായി. നോക്കൂ, നോക്കൂ, ഇവിടെ ഇതാ അത് വീണ്ടുമായിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക. ബാബിലോണിന്റെ കാലത്ത് നെബുക്കദ്നെസറിൽ കൂടെ ജാതികളുടെ രാജ്യത്വം നിലവിൽ വരികയും ഒരു പുറജാതിക്കാരനായ രാജാവ് ഒരു വിശുദ്ധ മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി സഭയെയും സംസ്ഥാനത്തെയും തമ്മിൽ ഒരുമിച്ചാക്കി അതിനെ ആരാധിക്കുന്നതിനായി ജനങ്ങളെ നിർബന്ധിക്കുകയുണ്ടായി. ആ ജാതികളുടെ രാജ്യത്വം ഭിത്തിയിലെ കൈയെഴുത്തോടുകൂടി കാലിൽ അവസാനിക്കുകയും ഒരു രാഷ്ട്രീയ ശക്തിയാൽ സഭയെയും സംസ്ഥാനത്തെയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ട് ബിംബങ്ങളെ ചുംബിക്കാൻ വീണ്ടും നിർബന്ധിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇത് അതേ കാര്യം തന്നെയായിട്ട് അതൊരു വിശുദ്ധ മനുഷ്യന്റെ പ്രതിമയാകുന്നു. തീർച്ചയായും. സഹോദരൻ ബ്രഹാം, ഈ ഉൽപ്രാപണം സംഭവിക്കുമ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാത്ത കൊച്ചുകുട്ടികളും ഉൽപ്രാപണത്തിൽ പോകുമോ? അവരുടെ പേര് പുസ്തകത്തിലുണ്ടെങ്കിൽ അതെ, അത് ശരി തന്നെ. നോക്കൂ, ശരി. സഹോദരൻ ബ്രഹാം, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ പറഞ്ഞു ഏലിയാവിന്റെ പ്രസംഗത്തിന് കീഴിൽ അവിടെ 700 പേർ രക്ഷിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ അർത്ഥമാക്കിയിരുന്നത് 7000 ആയിരുന്നു. അതെ, അത് ശരിയാണ്. ദയവായി അതിനുവേണ്ടി എന്നോട് ക്ഷമിക്കണം. അത് ശരിയാണ്. നോക്കൂ, ഞാൻ പറയുകയുണ്ടായി. സഹോദരൻ ബ്രഹാം, നിങ്ങൾ സഹോദരൻ ബ്രഹാം, കാലം ക്ഷമിക്കണം, ഇപ്പോൾ ഇത് നിങ്ങളല്ല, ഞാനാകുന്നു. നോക്കൂ, നിങ്ങൾ 7 മുദ്ര തുറന്ന ശേഷം കൃപയുടെ കാലം തീർന്നു കഴിയുമോ? ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഇല്ല സ്നേഹിതരെ, അതിപ്പോൾ നിങ്ങളുടെ മനസ്സിലെടുക്കരുതേ. നോക്കൂ, നിങ്ങൾ നേരെ മുമ്പോട്ട് തുടരുക, ഉരുളക്കിഴങ്ങിന് കിളക്കുകയും പള്ളിയിൽ പോവുകയും അങ്ങനെ തുടരുക. അത് രാവിലെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എന്ത് വേലയിൽ തന്നെയായാലും കൃത്യമായും അത് ചെയ്തുകൊണ്ട് തന്നെ കാണപ്പെട്ടിരിക്കണം. നോക്കൂ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ നിന്നും നിങ്ങൾ അതിനെ തിരിച്ചു കളയുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ചില പ്രത്യേക തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുകയും ആ കാര്യങ്ങളെക്കുറിച്ച് സ്വന്തം ആശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾ എടുക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇരുന്ന് കേൾക്കുമ്പോൾ പറയുക, നന്ദിയുണ്ട് കർത്താവേ, ഞാൻ നിന്നോട് കുറച്ചുകൂടി അടുത്ത് നടക്കാൻ പോകുകയാണ്. നോക്കൂ, ഞാൻ കുറച്ചുകൂടി അടുത്ത് നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഞാനെല്ലാം വിറ്റുകളയും എന്ന് പറയരുത്. കഴിഞ്ഞ ദിവസം നോർത്ത് കരോളിനയിൽ നിന്നും ഞങ്ങൾ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ആ മഹാനായ ആരോ ഇന്നയാൾ എവിടെയാണെന്ന് താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല. ഓ, അതെ ശ്രീമാൻ എന്നിട്ട് പറഞ്ഞു, ഈ വ്യക്തി ഓഡിയോ മിഷന്റെ പ്രസിഡന്റ് ആകുന്നു. ഞാൻ ചോദിച്ചു, എന്തിന്റെ? അയാൾ പറഞ്ഞു, ഓഡിയോ മിഷൻ. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു, ഓ, ഈ വ്യക്തി അതിന്റെ പ്രസിഡന്റ് ആകുന്നു. ഞാൻ ചോദിച്ചു, അയാളുടെ പേരെന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? അയാൾ പറഞ്ഞു, ബ്രഹാം എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ എന്തോ ആകുന്നു, ബ്രൌൺ അല്ലെങ്കിൽ ബ്രഹാം. ഞാൻ പറഞ്ഞു, ശരി, എന്റെ പേര് ബ്രഹാം എന്നാകുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഓഡിയോ മിഷന്റെ പ്രസിഡന്റ് ആണോ? ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ. അയാൾ പറഞ്ഞു, ശരി, 1000 ആണ്ട് വാഴ്ച എവിടെയാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അയാൾ പറഞ്ഞു, അതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയും നിങ്ങൾക്കതറിയില്ല എന്ന് പറയാൻ നിങ്ങൾ അർത്ഥമാക്കുന്നു? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, എന്റെ കുറച്ച് സ്നേഹിതർ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ജോലി വിട്ടു. അയാൾ അപ്പോഴും പണിക്കുപ്പായം ധരിച്ചിരുന്നു. പറഞ്ഞു, സഹോദര, എനിക്കും 1000 ആണ്ട് വാഴ്ചയിൽ പോകണം. ഞാൻ പറഞ്ഞു, കൊള്ളാം, നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് സ്വല്പം ചിന്താകുഴപ്പത്തിലായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു, ശരിയല്ലേ സഹോദര? ഏകദേശം ആ സമയത്ത് ഒരു ടാക്സി കാർ അവിടെ ഓടിച്ചു വന്ന് നിന്നു. അതിൽ നിന്നും ഒരു സ്ത്രീ നിൽക്കണേ എന്ന് പറഞ്ഞു. അവർ കാറിൽ നിന്നും ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞു, ശരി മാഡം, അദ്ദേഹത്തിന് എന്താണ് കാര്യം? അവൾ പറഞ്ഞു, ശരി, താങ്കളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്നതിന് 1 മാസം കാത്തിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ്? അവർ പറഞ്ഞു, അതെ ശ്രീമാൻ. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ നിർവാഹമില്ലാത്തവളാകുന്നു, നിങ്ങൾക്ക് എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായും. എവിടെയാണ് അദ്ദേഹം? അദ്ദേഹത്തെ കൊണ്ടുവരൂ. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്ന് ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമോ? ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേര്? ബ്രഹാം എന്നാണോ പറഞ്ഞത്? എന്നിട്ടും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. ഞാനിത് മനസ്സിലാക്കുന്നില്ല. അത് നേരെ വേദപുസ്തകത്തിലായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതിപ്പോൾ തന്നെ ആകുന്നു. ജനങ്ങൾ എല്ലായിടത്തു നിന്നും എത്തിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എവിടെയാണത്? അദ്ദേഹം പറഞ്ഞു, ഇന്ത്യാനയിലെ ജെഫേഴ്സൺ വില്ലയിൽ ആ പാലത്തിന് നേരെ താഴെയാകുന്നു. ശ്രീമാൻ, നിങ്ങൾ എന്നെ ആകുലചിത്തനാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, നമുക്കകത്ത് ചെന്നിരുന്ന് സംസാരിക്കാം. ഒരുപക്ഷെ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു തീർക്കാം. അപ്രകാരം ഞങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യരുത് സ്നേഹിതരെ. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ഒരിക്കലും ഒരു ശുശ്രൂഷ ആഗ്രഹിക്കരുത്. ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? നോക്കൂ, നിങ്ങൾ എവിടെയാണോ അവിടെ കൂടുതൽ സന്തോഷമുള്ളവരായിരിക്കും. നോക്കൂ, നിങ്ങൾ നേരെ മുമ്പോട്ട് നീങ്ങിക്കൊള്ളുക. മണവാട്ടിയുടെ ഉൽപ്രാവണത്തിന് ശേഷം സഭ എപ്പോഴാണ് ഉപദ്രവകാലത്തുകൂടി കടന്നുപോകുന്നതും പിന്നെ ന്യായവിധിയിൽ നിൽക്കുന്നതും? അത് ന്യായവിധിക്കായി നിൽക്കുന്നില്ല. അത് 1000 ആണ്ട് വാഴ്ചയ്ക്കോ മുമ്പോ അതിനുശേഷമോ? സഭയെക്കുറിച്ചാണ്. ഓ, എന്നോട് ക്ഷമിക്കണം. ആര് തന്നെ ഇത് എഴുതിയാലും എന്നോട് ക്ഷമിക്കണം. സഭ എപ്പോഴാണ് മണവാട്ടിയുടെ ഉൽപ്രാപണത്തിന് ശേഷം എപ്പോഴാണ് സഭ ഉപദ്രവകാലത്തിൽ കൂടി കടന്നുപോകുന്നതും ന്യായവിധിയിൽ നിൽക്കുന്നതും? മുമ്പോ അതിനുശേഷമോ? അതിനുശേഷം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അത് മണവാട്ടിയോടുകൂടെ പോകാത്തവരാകുന്നു. നമുക്ക് നോക്കാം. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റാൻ നെബുക്കദ്നേസർ രാജാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം തന്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന് കമ്മ്യൂണിസത്തെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അത് നിവൃത്തിയാകാൻ പോകുന്ന കാര്യത്തിൽ കമ്മ്യൂണിസം ഇപ്പോൾ ഏത് നിലയിലാണ്? അവസാനം അതെങ്ങനെയാണ് അവസാനിക്കുന്നത്?
kingdom of the north
Gog and Magog mention in the scriptures goes down against Israel I can't make out just what that is. I believe.
തിരുവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വടക്കുള്ള രാജ്യങ്ങളായ ഗോഗും മാഗോഗും ഇസ്രായേലിനെതിരായി യുദ്ധം ചെയ്യുമെന്ന് അനേകം വേദപണ്ഡിതർ വിശ്വസിക്കുന്നു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെ അതെ, നിങ്ങൾ പറഞ്ഞിട്ടുള്ളതായ ചില ടേപ്പുകളിൽ നിന്നും കമ്മ്യൂണിസം അവസാനം കത്തോലിക്ക മതത്തെ അല്ലെങ്കിൽ വത്തിക്കാനെ ഒരു വിസ്ഫോടനത്തിൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്? അതെ, വെളിപാട് 16 നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നു. വെളിപാട് 18:8-12 ചോദ്യകർത്താവ് ഇപ്പോൾ ഇവിടെയുണ്ടെങ്കിൽ അതൊരു ചെറിയ കടലാസിൽ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് എടുത്ത് നേരെ നോക്കിക്കാണാവുന്നതാണ്. അതെ, നോക്കൂ. അയ്യോ, തന്റെ ഐശ്വര്യത്താൽ സമ്പദ് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചു. നിങ്ങൾ നോക്കൂ, വ്യാപാരികളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടാതെ അവരുടെ ചരക്കുകൾ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്തിരുന്നു. അതങ്ങനെയായിരിക്കും, അത് ശരിയാണ്. കമ്മ്യൂണിസത്തെ വിട്ടുകളയുക, അതിനെക്കുറിച്ച് മറന്നുകളയുക. നോക്കൂ, അത് ഈ ലോകത്തിലെ നിഷ്ഠൂരന്മാരായ ദൈവവിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളല്ലാതെ മറ്റാരുമല്ല. അതൊരു സമ്പ്രദായമാണ്. അത് എത്ര സാധാരണമായ കാര്യമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കൂടി കാണിച്ചു തരട്ടെ. എന്തുകൊണ്ടാണെന്നാൽ മൊത്തം റഷ്യയിൽ 1% മാത്രമാണ് കമ്മ്യൂണിസം ഉള്ളത്. അവർക്കൊരു സന്ദേശവാഹകനെ ആവശ്യമായിരിക്കുന്നു. നോക്കൂ, 1%, ബാക്കി 99% അപ്പോഴും ക്രിസ്ത്യാനികളുടെ വശത്താകുന്നു. 1%, കേവലം 1% 99% എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അതതിനെ അവിടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവം അത് അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ വളരെ മുമ്പ് തന്നെ അവർ വലിച്ചെറിയപ്പെടുമാറായിരുന്നു. നോക്കൂ, തീർച്ചയായും. സഹോദരൻ ബ്രഹാം, റോം യഹൂദന്മാരുടെ ഭരണകൂടം അവസാനത്തെ 3.5 കൈയടക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇത് ഉപദ്രവകാലത്തിന്റെ ആദ്യത്തെ 3.5 അതോ അവസാനത്തെ 3.5 ഇത് ശരിയാണോ? അത് അവസാനത്തെ 3.5 അത് ശരിയാണ്. ആദ്യത്തേതല്ല, അത് നേരത്തെ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം ഒന്നുകൂടിയുണ്ട്, പ്രിയ സഹോദര. മലാഖി 4:5 ഏലിയാവ് 1 രാജാക്കന്മാർ 17 ഏലിയാവ് ചെയ്തതുപോലെ മരുഭൂമിയിലേക്ക് പോകുമോ? ശരി, അങ്ങനെ ചെയ്യുമെന്ന് വ്യക്തമായി ഞാൻ പറയുകയില്ല. അതായത് അവൻ മരുഭൂമിയിലേക്ക് പോകുമെന്ന്. എന്നാൽ അതിങ്ങനെയായിരിക്കും. ഏലിയാവിനെയും ഏലിശാവിനെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെയുള്ളവർ മിക്കവാറും പേരും അകന്ന് ജീവിക്കുന്നവരാണ്. അവർ ജനങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാണ്. അവർ വളരെ വിചിത്രതയോടു കൂടിയവരാണ്. അവർ ജനങ്ങളുമായി അധിക സഹകരണം നടത്തുകയില്ല. എലിശാവിന്റെയും ഏലിയാവിന്റെയും യോഹന്നാൻ സ്നാപകന്റെയും അവരിലുണ്ടായിരുന്ന ആത്മാവിന്റെ സ്വഭാവത്തെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കൂ, അവർ, ഞാൻ വിശ്വസിക്കുന്നത് ആ മനുഷ്യൻ ഒരു കാട്ടുപ്രേമിയായിരിക്കും, ഒരുപക്ഷെ മരുഭൂമിയിൽ തന്നെ ജീവിക്കുന്നവനായിരിക്കും. എന്നാൽ ഇപ്പോൾ അവനൊരു സന്യാസിയായി വനാന്തരത്തിൽ പോയി ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയാൻ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്തിരുന്നു. എലിശാവ് ചെയ്തിരുന്നില്ല, എന്നാൽ ഏലിയാവ് ചെയ്തിരുന്നു. യോഹന്നാൻ സ്നാപകൻ വനാന്തരത്തിലാണ് ജീവിച്ചിരുന്നത്. മറ്റു പ്രവാചകന്മാർ യഹൂദിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവർ എവിടെ താമസിച്ചിരുന്നുവെന്ന് പറയുന്നത് വിഷമകരമായ കാര്യമാണ്. അവർ എവിടെ താമസിക്കുമെന്ന് എനിക്കറിയില്ല. അവർ ഒരുപക്ഷെ എവിടെയെങ്കിലും കുന്നിൻചെരുവിൽ താമസിക്കാനിടയുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവചനകാലത്ത് അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവരെന്ത് ചെയ്യുമെന്ന്. എന്നാൽ ഞാനെന്താണ് പറയാൻ ശ്രമിക്കുന്നത്, അതിതാകുന്നു. അവർ പറയുന്നത്, അവർ ചോദിക്കാൻ ശ്രമിക്കുന്നത് അവർ കാട്ടുവാസികളായിരിക്കുമോ എന്നാണ്. ശരി, അവർക്ക് വേണ്ടത്രയും കാടുകൾ താമസത്തിന് ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഉത്തര ബ്രിട്ടീഷ് കൊളംബിയയിലേക്കോ എവിടേക്കെങ്കിലും പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതാരെങ്കിലും നോക്കൂ, കാടുകളെല്ലാം വെട്ടിക്കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അധികം കാടുകൾ അവശേഷിച്ചിട്ടില്ല. നോക്കൂ, അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള ഏക കാര്യം എന്നത് അവർ കാട്ടുപ്രേമികളായിരിക്കും, അധികമായിട്ടും കാടുകളിൽ തന്നെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. അവരുടെ സ്വഭാവത്തെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അവർ ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവരായിരിക്കും. അതവരെ അടുത്തറിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും. നോക്കൂ, നിങ്ങൾ അത് മനസ്സിലാക്കും. നിങ്ങൾ വിശാലമായി ഉണർന്നിരിക്കുന്നവരാണല്ലോ. ഇപ്പോൾ ഇവിടെ ഇതാ ഒന്ന്, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പായി മറ്റൊരു ചോദ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1 നിമിഷത്തേക്ക് ടേപ്പ് നിർത്തുവാൻ ഞാൻ ആവശ്യപ്പെടാൻ പോകുകയാണ്. ദൈവം ഏകവ്യക്തിത്വമുള്ളവനാണെങ്കിൽ എങ്ങനെ അവന് രൂപാന്തരണത്തിന്റെ മലയിൽ വെച്ച് അവനോട് തന്നെ സംസാരിക്കാൻ കഴിയും? ശരി, ഇത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. നോക്കൂ, ഞാൻ ഈ കാര്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോഴുള്ള കാര്യമാകുന്നു. നോക്കൂ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ സഹോദര? നിങ്ങൾ 1 നിമിഷത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുമോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകമുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നില്ലേ? ഞാനും അവകാശപ്പെടുന്നു. എങ്കിൽ പിന്നെ അതെന്താണ്? അപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം തുറക്കുന്നതിനുള്ള ശക്തി എനിക്ക് സ്വയമായിട്ട് എന്നിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. രോഗികളെ സൌഖ്യമാക്കുന്നതിനുള്ള ശക്തി എനിക്കില്ല, അത് ദൈവമാകുന്നു. നിങ്ങളൊരു ദൈവവേലക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അർക്കൻസാസിൽ നിന്ന് വരുന്നു. ശരി, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കണമെന്നുണ്ട്. സാധാരണമായി നിങ്ങൾ വളർന്നു വന്നത് ഒരു കൃഷിപ്പുരയിടത്തിന് ചുറ്റുപാടുമായിട്ടാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നാൽ എന്തോ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സുവിശേഷം പ്രസംഗിക്കുന്നതിനായി കടന്നു വന്നു. അത് നിങ്ങൾക്ക് തന്നെയെന്ന് ശരിയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നില്ല, ഒട്ടും തന്നെയില്ല. അത് മറ്റൊരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി. അത് ശരിയല്ലേ? ശരി, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, അത് ശരിയല്ലേ? നിങ്ങൾ അവനോട് സംസാരിക്കാറുണ്ടോ? അവനോട് മിണ്ടാറുണ്ടോ? അവനോട് പ്രാർത്ഥിക്കാറുണ്ടോ? ശരി, അത് തന്നെയാണ് എല്ലാമായിട്ട് ഞാൻ ചോദിക്കുന്നതും. വളരെ നന്ദിയുണ്ട്. നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. യോഹന്നാന്റെ 3-ാം അധ്യായത്തിൽ എങ്ങനെയാണ് യേശു പറയുന്നത്? മനുഷ്യപുത്രൻ സ്വർഗത്തിലിരിക്കുന്നവനായവൻ, നോക്കൂ, ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. നോക്കൂ, സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രൻ, ആ സമയത്ത് അവൻ ഭൂമിയിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുക. യേശുവും പിതാവും ഒരേ വ്യക്തി തന്നെയാകുന്നു. അത് പരിശുദ്ധാത്മാവ് എന്നിലുള്ളതുപോലെ തന്നെയാകുന്നു. നിങ്ങൾ എന്നെ പ്രസംഗിച്ചുകൊണ്ട് നിന്ന് ഇവിടെ കാണുന്നു. എന്നാൽ അത് ഞാനല്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് എന്റെ വാക്കിനാൽ ഒരു മൃഗത്തെ ഒരു വചനം സംസാരിച്ചിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അതിനെ നോക്കിയിട്ട് ആ മൃഗത്തെ കൊന്നിട്ട് തിന്നാൻ കഴിയില്ല. അത് സൃഷ്ടിക്കുന്നതിനായുള്ള ശക്തിയാണ്. ആ ശക്തി യാതൊരു മനുഷ്യനിലും ഉണ്ടായിരിക്കുന്നില്ല. ഡോക്ടർമാർ ഹൃദയരോഗത്തിൽ കിടത്തിയിരിക്കുന്ന ഒരു കുട്ടിയെ എടുത്തിട്ട് ഇന്ന് രാത്രിയിൽ വില്യം ബ്രാനം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. ഇല്ല, എന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അതെല്ലാം നിവൃത്തിയാക്കും. എന്നിട്ട് അടുത്ത ദിവസം ആ കുട്ടിയെ ഡോക്ടറെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് നോക്കുമ്പോൾ എല്ലാം പോയി കഴിഞ്ഞിരിക്കും. രക്താർബുദം ബാധിച്ച ഒരു കുട്ടിക്ക് അതിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശരീരം മഞ്ഞളിക്കുകയും വയറും അതുപോലെ എല്ലാമായിട്ട് ആ കുട്ടിയെ ഇവിടെയൊന്ന് എത്തിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ട് അതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും രക്തം കൊടുക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതിനുശേഷം 5 മിനിറ്റ് നേരത്തിനുള്ളിൽ തന്നെ ഹാംബർഗർ എന്ന ഇറച്ചി പരത്തി ഉണ്ടാക്കിയ ഭക്ഷണത്തിനു വേണ്ടി ആ കുട്ടി കരയാൻ തുടങ്ങി. അടുത്ത ദിവസം ആ കുട്ടിയെ ഡോക്ടറിന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോയി. രക്താർബുദത്തിന്റെ ഒരു തരി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് വില്യം ബ്രാനം ഇപ്രകാരം അരുളിച്ചെയ്തതാണോ? അത് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തതാകുന്നു. എന്നിരിക്കലും അവൻ എന്നിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അവൻ വെളിപ്പെടുത്തിയ ഏക വഴിയത് അത് എന്നിൽ കൂടെയാകുന്നു. നോക്കൂ, അപ്രകാരമാണ് യേശുവും പിതാവുമായിരുന്നത്. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്റേതല്ല, എന്നിൽ വസിക്കുന്ന എന്റെ പിതാവിന്റേതത്രേ. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. നോക്കൂ, അതെന്തായിരുന്നു? അവൻ ദൈവമാകുന്നതിനാൽ അവൻ സർവ്വവ്യാപിയാകുന്നു. ഇപ്പോൾ മറ്റൊന്നുകൂടി ഞാൻ ഈ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞതായ കാര്യത്തെ വിശദീകരിക്കുക. പിതാവായ ദൈവമേ, നിനക്ക് നന്ദിയുണ്ട്. നിന്റെ ആത്മാവ് ഇപ്പോൾ ഇവിടെയുള്ളതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പിതാവെ, ഒരിക്കൽ ശത്രു വന്നുകൊണ്ടിരുന്ന സമയത്ത് ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വരികയും ആ കാര്യം അവൻ പ്രവചിക്കുകയും പറയുകയും ചെയ്തുവെന്ന് ഞങ്ങളോട് പറയപ്പെട്ടിരിക്കുന്നു. അതുമൂലം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിനും എങ്ങനെ എവിടെ ചെന്ന് ശത്രുവിനെ കണ്ടുപിടിച്ച് തോൽപ്പിക്കണമെന്നും അറിയാൻ കഴിഞ്ഞു. പിതാവെ, നീ എന്നും എന്നേക്കും അതേ ദൈവമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നീ ഇപ്പോഴും അനന്യനാകുന്നു. ഞങ്ങൾ മാറുന്നു, കാലം മാറുന്നു, സമയം മാറുന്നു, ജനങ്ങളും മാറുന്നു. എന്നാൽ നീ ഒരിക്കലും മാറ്റമില്ലാത്തവനാകുന്നു. നിന്റെ വ്യവസ്ഥകൾ അതേപോലെയാകുന്നു, നിന്റെ കൃപ അതേപോലെയാകുന്നു, നിന്റെ പ്രവൃത്തികളും അത് തന്നെയാകുന്നു. കാരണം അവ അതിശയകരവും അതെപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നതിന് മനുഷ്യന്റെ അറിവിന് അതീതവുമാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. കർത്താവെ, നിന്റെ രഹസ്യങ്ങൾ നിന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ നീ മറച്ചുവെച്ചിരിക്കുന്നു. കർത്താവെ, ഇതിനുവേണ്ടി ഞങ്ങൾ അത്രമാത്രം നന്ദിയുള്ളവരാകുന്നു. ഞങ്ങൾ പ്രകാശിക്കുന്ന ദീപങ്ങളെപ്പോലെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുകയും സ്നേഹത്താൽ മറ്റുള്ളവരെ അകത്തു കൊണ്ടുവരുന്നതിനും നീയിടയാക്കണമേ. അതിനാൽ ഞങ്ങൾ ഓരോ മൂലയും കണ്ടുപിടിച്ച് അവിടെ വലവീശി നിനക്ക് അവകാശപ്പെട്ട എല്ലാ മീനിനെയും പ്രാപിക്കുന്നതിന് നീയിടയാക്കണമേ. അതിനുശേഷം കുഞ്ഞാട് തന്റെ മണവാട്ടി എന്നേക്കും തന്റെ അരികിൽ ചേർക്കുന്നതിനായി എടുക്കപ്പെടും. ഞങ്ങൾ ആ സമയത്തിനായി കാത്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. രോഗികളായി എത്ര പേരിവിടെയുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. ശരി, ഇത് കണ്ടിട്ട് ഏകദേശം നിങ്ങളുടെ കൈകൾ വീണ്ടും ഉയർത്തി തന്നെ പിടിക്കുക. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 47 ഏകദേശം 47 പേരാകുന്നു. ശരി, ഇപ്പോൾ 11 നമുക്കിപ്പോൾ തന്നെ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ കഴിയും. അത് ഇന്ന് രാത്രിയിലേക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുമോ? അങ്ങനെ ചെയ്യുന്നതിന് ഇപ്പോൾ തന്നെ ഇതൊരു നല്ല സമയമാകുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടാണെന്ന് പറയാം. പരിശുദ്ധാത്മാവ് ഇവിടെ തന്നെ ഇപ്പോൾ അഭിഷേകത്തെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ ആ ആത്മാവിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നിടത്തോളം നോക്കൂ, എന്തോ ഒന്ന് നിങ്ങൾ കാണുകയും എന്തോ ഒന്നിന്റെ സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളതിപ്പോൾ വിശ്വസിക്കണം. നോക്കൂ, നിങ്ങളത് എപ്പോഴെങ്കിലും വിശ്വസിക്കാൻ പോകുകയാണെങ്കിൽ അതിപ്പോഴാകുന്നു. ഇപ്പോൾ നിങ്ങൾ വാസ്തവമായും ശാന്തരായിട്ട് മുമ്പോട്ട് കടന്നു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ ഇടനാഴിയിലായി നിങ്ങളുടെ കൈ ഉയർത്തിയവർ ഈ ഇടനാഴിയിലേക്ക് വന്നിട്ട് ഇതുവഴിയായി മുമ്പോട്ട് കടന്നു പോകുക. അതിനുശേഷം നാം ഓരോ ഇടനാഴിയിലുള്ളവരെയായിട്ട് എടുക്കുന്നതാണ്. അവർ 45 അതോ 45 47 പേരാകുന്നു. അതുകൊണ്ട് അധിക സമയം എടുക്കുകയില്ല. ഞാൻ സഹോദരൻ നെവിലിനോട് അപേക്ഷിക്കാൻ പോകുകയാണ്. അദ്ദേഹം എന്നോടൊപ്പം താഴെ ഇറങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഇപ്പോൾ ഇടനാഴിയിലേക്ക് കടന്നു വരുന്നവർ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവരുടെയും തലയിൽ കൈവയ്ക്കാനും കഴിയുന്നതായിരിക്കും. ഇപ്പോൾ അത് ശരിയാകുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ നിരയിലേക്ക് കടന്നു വരാൻ പോകുന്ന ഓരോരുത്തരും നോക്കൂ, പ്രാർത്ഥനയുടെ നിരയിലേക്ക് കടന്നു വരാൻ പോകുന്നവർ മാത്രമാകുന്നു. നോക്കൂ, ഇപ്പോൾ നോക്കുക, സമയം പാഴാക്കാനിടയാകാതെ അതിനാൽ അതെടുക്കുമെന്ന് നാം തീർച്ചയാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നോക്കൂ സ്നേഹിതരെ, ഞാനിത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരട്ടെ. യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഒരിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് രക്താർബുദത്തിന്റെ തോൽക്കാത്ത ഒരു കേസെടുത്ത്, കൂടാതെ തന്നിൽ തന്നെ വിശ്വാസം പോലും ഉണ്ടായിരിക്കാൻ കഴിയാത്ത ഒരു കൊച്ചു പെൺകുട്ടിയെ സമ്പൂർണമായും സൌഖ്യമാക്കാൻ കഴിയുമെങ്കിൽ, കൂടാതെ വേറൊരു സംഭവമായ ഒരു കൊച്ചു ബാലന്റെ അവന്റെ രക്തത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എന്തിലായിരുന്നാലും ഉണ്ടായിരുന്ന ആ വാദപ്പനിയെ ഡോക്ടർമാർക്കത് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത വിധം അത് സൌഖ്യമാക്കാൻ കഴിയുമെങ്കിൽ അവന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ആ കൊച്ചുകുട്ടികൾ അവർക്ക് പ്രാർത്ഥന എന്താണെന്ന് പോലും മനസ്സിലാക്കാത്തവരായിരുന്നു. എന്നാൽ അവരുടെ മേൽ കൈവയ്ക്കുക മാത്രം ചെയ്യുകയും അതവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.
ഹെവൻലി ഫാദർ, വിത്ത് യുവർ ഗ്രേറ്റ് പ്രസൻസ് ലൈയിംഗ് ഹിയർ, ദി ഗ്രേറ്റ് ഹോളി സ്പിരിറ്റ്,
സ്വർഗീയപിതാവേ, നിന്റെ മഹത്തായ സാന്നിധ്യം ഇവിടെ കിടക്കുമ്പോൾ ആ മഹാനായ പരിശുദ്ധാത്മാവ്, ഞങ്ങളുടെ വശം ആ ചിത്രത്തിലുള്ളവൻ, ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നവൻ, അവനിപ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അവൻ മനുഷ്യജനത്തിലൂടെ സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തുന്നു. ഞങ്ങൾ എപ്രകാരം അവനെ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ കൂടെയെല്ലാം ഒരു വട്ടം പോലും പരാജയപ്പെടാതെ മനുഷ്യഹൃദയത്തിലെ ചിന്തകളെയും അവർ ചെയ്തിട്ടുള്ള പാപങ്ങളെയും കൃത്യമായും എന്ത് സംഭവിച്ചുവെന്നും എന്ത് സംഭവിക്കുമെന്നും ഒരു വട്ടം പോലും പരാജയപ്പെടാതെ നീ വെളിപ്പെടുത്തിയത് ഞങ്ങൾ കണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ നീ ഇപ്പോഴും യേശു ക്രിസ്തു എന്ന വ്യക്തിത്വത്തിൽ ദൈവമായി തന്നെ അവശേഷിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ഇപ്പോൾ അവന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്നും കാൽവരിയിൽ ചൊരിഞ്ഞ ആ രക്തത്തിനടിയിൽ നിന്നും തന്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ലോകം കത്തിനാശമായി പോകുന്നതിനു മുമ്പ് അവനെ തന്നെ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യജഡത്തിലായി ഇറങ്ങി വന്നിരിക്കുകയും ആ മഹാനായ പരിശുദ്ധാത്മാവ് മനുഷ്യ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നു. ആ വിലയേറിയ ജനങ്ങൾ ആ രക്തത്താലുള്ള പ്രായച്ചിത്തം സ്വീകരിച്ച ഇവർ പരിശുദ്ധാത്മാവിനെ അവരിലേക്കെടുക്കുകയും ദൈവം മനുഷ്യജഡത്തിലായി പ്രതിനിധാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ കാരണത്താൽ അതൊരു മനുഷ്യജഡമല്ല, അത് സ്നാനവും അതുപോലെയുള്ള കാര്യങ്ങളെ നിർവഹിക്കുന്നതിനു വേണ്ടി മാത്രമായിട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന കൽപ്പനയോടുകൂടി നിൽക്കുന്നു. രോഗികളുടെ മേൽ കൈവയ്ക്കുന്നതിൽ കൂടെ അവർ വിശ്വസിക്കുമെങ്കിൽ അവർ സൌഖ്യം പ്രാപിക്കുമെന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നോക്കിക്കൊള്ളും. ഇപ്പോൾ പിതാവേ, ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഈ ദൈവവേലക്കാരുടെ കരങ്ങൾക്കടിയിൽ കൂടി കടന്നു പോകാൻ തുടങ്ങുമ്പോൾ, കർത്താവെ, ആ രോഗികളുടെ മേൽ കൈവയ്ക്കാൻ അവർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. പിതാവെ, ഈ ജനങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഓരോ വാക്കും സംഭവിക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾ അറിയുന്നു. വിശ്വാസം കൂടാതെ അത് സംഭവിക്കുകയില്ല. കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. ഇപ്പോൾ വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഈ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുകയും വേദപുസ്തകത്തിലെ മുദ്രകൾ ഞങ്ങൾക്ക് തുറക്കപ്പെട്ടിരിക്കുകയും ദൈവം തന്റെ വചനത്തെ പാലിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, രോഗികളായ ഈ വിലയേറിയ ജനങ്ങൾ, അവർക്കുള്ളതുപോലെയുള്ള ഒരു മർത്യ ശരീരം എനിക്കുമുണ്ടായിട്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ എന്റെ അനുഭൂതി അവർക്ക് വേണ്ടി പോകുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങളിൽ വസിക്കുന്നതായ അതേ പരിശുദ്ധാത്മാവ് അവരെല്ലാം വസിക്കുന്നു. അവർ ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ടായിരിക്കുന്നു. പഴയ നിയമരക്തം രോഗശാന്തി നൽകിയിരുന്നുവെങ്കിൽ പുതിയ രക്തത്തിലെ പുതിയ ഉടമ്പടി അതിലും എത്രയധികം പുതിയതും മെച്ചമായതുമായിട്ട് അത് ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നു. പിതാവേ, അതപ്രകാരമായിട്ട് ഈ ജനങ്ങൾ പരാജയപ്പെട്ടു പോകാനിടയാകരുതേ. എന്നാൽ അങ്ങയുടെ ദാസന്മാരുടെ കരങ്ങൾക്കടിയിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ അവരുടെ രോഗശാന്തി സ്വീകരിക്കാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെ ആമീൻ. ഇപ്പോൾ ഈ വശത്തുള്ളവർ കടന്നു വരുമ്പോൾ ഈ വശത്തുള്ളവർ ഇരിക്കട്ടെ, അതിനുശേഷം ഈ വശത്തുള്ളവർ പിന്നിലേക്ക് പോകുകയും മറ്റേ വശത്തുള്ളവർ കടന്നു വരട്ടെ. ഇപ്പോൾ ഇവിടെയുള്ള നിങ്ങളിൽ ചില സഹോദരന്മാർ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളെല്ലാവരും ഈ നിരയിലുള്ളവർ ശുശ്രൂഷകരാണെന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ സഹോദരൻ നെഡ് എവിടെയാകുന്നു? സഹോദരൻ നെഡ്, നിങ്ങൾ പ്രാർത്ഥനയുടെ നിരയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? ശരി സഹോദരൻ നെഡ്, ശരി. നിങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ നിരയിൽ വന്ന് നിൽക്കുക. ഇപ്പോൾ ഈ വശത്ത് ഇവിടെയായിട്ടുള്ളവർ ഒരു നിമിഷത്തേക്ക് ഇരിക്കുക. ഞാൻ ഈ വശത്ത് നിന്നുള്ളവരെ എടുക്കുന്നതാണ്. അതിനുശേഷം നാം മധ്യഭാഗത്തെ ഇടനാഴിയിലുള്ളവരെ എടുത്തിട്ട് അവരെ ഈ വഴിയിൽ കൂടി പിന്നിലേക്ക് അയക്കും. അതിനുശേഷം ഈ ഇടനാഴിയിലുള്ളവരെ ഈ വഴിയിൽ കൂടി കടന്നു വന്നിട്ട് നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ സഹോദരൻ ടെഡിയോട് ചോദിക്കാൻ പോകുകയാണ്, എവിടെയാണ് അദ്ദേഹം? ശരി, മഹാവൈദ്യൻ സമീപത്താകുന്നു എന്ന പാട്ട് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ പിയാനോ വായിക്കുന്നവർ എവിടെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം സഹകരിക്കുക. ശ്രദ്ധിക്കുക, ആ ഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു ബാലനെ വേദിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ആ ആമിഷകാരിയായ പെൺകുട്ടി മഹാനായ വൈദ്യൻ സമീപത്താകുന്നു എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് കറുത്ത നീണ്ട മുടിയും അല്ലെങ്കിൽ ചെമ്പിച്ച മുടിയെന്നാണ് ശരി, ഒരു മെനനൈറ്റ് അല്ലെങ്കിൽ ഒരു ആമിഷകാരിയായ പെൺകുട്ടി അവളുടെ മുടി പിന്നിലേക്കായി അഴിച്ചിട്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വെറും കൈവയ്ക്കുന്നതിൽ കൂടി ആ മുടന്തനായ കൊച്ചു ബാലന്റെ മേൽ വരികയും എന്റെ കയ്യിൽ നിന്നും എടുത്തു ചാടി പ്രസംഗവേദിയിൽ കൂടി ഓടാനും തുടങ്ങി. അവന്റെ മാതാവ് എഴുന്നേറ്റിട്ട് പിന്നിലേക്ക് മറിഞ്ഞു വീണു. അവർ ഒരു മേനനായിട്ടായിട്ട് തുടങ്ങുന്നു എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന്റെ ആത്മാവ് ആ മേനനായിട്ട് അല്ലെങ്കിൽ ആമിഷകാരിയായ അല്ലെങ്കിൽ അവൾ എന്തായിരുന്നാലും ആ പെൺകുട്ടിയുടെ മേൽ കടന്നു വന്നു. അവളുടെ പിതാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മേനനായിട്ടിന്റെ അല്ലെങ്കിൽ എന്തുതന്നെയായാലും അവരുടെ ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അപ്പോൾ അവൾ പിയാനോയിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയും അവളുടെ കൈകൾ ഇപ്രകാരം ഉയർത്തി പിടിച്ചിരുന്നു. അവളുടെ മനോഹരമായ മുടികൾ പിന്നിലേക്ക് അഴിഞ്ഞു വീഴുകയും അവൾ ഒരു മാലാഖയെ പോലെ കാണപ്പെടുകയും ചെയ്തിരുന്നു. അവൾ ആത്മാവിൽ പാടാൻ തുടങ്ങിയും അങ്ങനെ അവൾ ചെയ്തപ്പോൾ ആ പിയാനോ അത് സ്വയം തുടർന്ന് പാടാൻ തുടങ്ങി. മഹാവൈദ്യൻ സമീപത്ത് സഹതപിക്കുന്നു യേശു. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ആയിരത്തോളം ജനങ്ങൾ ആ പിയാനോയുടെ കീ ബട്ടണുകൾ മേലോട്ടും താഴോട്ടും സ്വയം പൊങ്ങുന്നതും താഴ്ന്നതും നോക്കിക്കൊണ്ട് മഹാനായ വൈദ്യൻ സമീപത്ത് സഹതപിക്കുന്ന യേശു എന്ന പാട്ട് പാടിക്കൊണ്ടിരുന്നു. ജനങ്ങൾ ചക്രകസേരകളിൽ നിന്നും എഴുന്നേൽക്കുകയും കട്ടിലുകളും കിടക്കകളും വിട്ട് നടന്നു പോകാൻ തുടങ്ങി. അതേ കർത്താവായ യേശു ഇന്ന് രാവിലെ ആ സമയത്തായിരുന്നതുപോലെ തന്നെ ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം മഹാനായ വൈദ്യൻ എന്ന പാട്ട് പാടുക. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അവർ മുറിയിലൂടെ കടന്നുപോയി ഇതുവഴിയായി വന്ന് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലായിട്ട് അതെവിടെയാണെങ്കിലും നിങ്ങളുടെ വഴിയുണ്ടാക്കിക്കൊണ്ട് കടന്നു വരിക. അപ്പോൾ പിന്നിലായിട്ട് നിങ്ങൾക്കത് വ്യക്തമായിരിക്കുന്നുണ്ടോ? ശരി എങ്കിൽ നേരെ പിന്നിലായുള്ള ഇരിപ്പിടങ്ങളിലേക്ക് പോകുക. അതിനുശേഷം നാം എഴുതേൽപ്പിക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഇപ്പോൾ ദൈവവേലക്കാരായി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എഴുന്നേൽക്കുക. ഇവർ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവരുടെ മേൽ കൈവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ തല കുനിക്കുക, നിങ്ങളുടെ തല കുമ്പിട്ടിരിക്കുക, തുടർച്ചയായി പ്രാർത്ഥിക്കുക. നിങ്ങൾ കടന്നു പോകുമ്പോൾ അവർ നിങ്ങളുടെ മേൽ കൈവയ്ക്കും. ഓർക്കുക, ഇത് അവന്റെ പുസ്തകത്തിലെ രഹസ്യങ്ങളും മനുഷ്യഹൃദയങ്ങളിലെ രഹസ്യങ്ങളും തുറക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിങ്ങളത് വിശ്വസിച്ചാൽ ആ കാര്യം ഉറപ്പിച്ചു തരുന്ന ദൈവമാണ് അവൻ. നോക്കൂ, ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക. ഇപ്പോൾ ദൈവവേലക്കാരായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എഴുന്നേറ്റ് നിൽക്കുക. ശരി, നമ്മുടെ തലകളെ വണങ്ങാം. ഇപ്പോൾ കർത്താവായ യേശുവേ, ഈ ജനങ്ങൾ കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ശക്തി അവർ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ വിശ്വാസത്തെ ജീവിപ്പിക്കാനിടയാക്കണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ശരി, നിര ഇവിടെ നിന്ന് തുടങ്ങട്ടെ. എല്ലാവരോടും അവരുടെ മേൽ കൈവയ്ക്കുന്നതിനും ദൈവവേലക്കാരായി നിങ്ങൾ അവർ കടന്നു പോകുമ്പോൾ അവരുടെ മേൽ കൈവയ്ക്കുക. Thank you.
Folks, move on to the back, please. Would you folks stand in that aisle, move out of the aisle and go to the back? Keep going to the back, please. Thank you. You folks in the middle aisle, go around too.
Oh, Lord. Receive your healing. In the name of the Lord. Receive your healing. In the name of the Lord. Receive your healing. In the name of the Lord. Receive your healing.
and healing.
Anybody else want the prayer line? Would you get in, please? Anybody else wants the prayer line? Would you get in, please?
Receive your healing, my brother, from Jesus Christ. Receive your healing, sister, from Jesus Christ. Receive your healing, brother, from Jesus Christ. Receive your healing, sister, Lord, from the hand of Jesus Christ. Receive your healing, Lord. Receive your healing, Lord. Receive healing, Lord. Receive healing, sister, by the hand of Jesus Christ. Receive healing, Lord, by the hand of Jesus Christ. Receive healing, sister, by the hand of Jesus Christ.
Brother, in the name of the Lord,
in the name of Jesus Christ, healing in the name of
Jesus Christ,
in Jesus' name, receive healing,
in Jesus' name,
receive your healing, son, from Jesus Christ, receive your healing, sister, from Jesus Christ, receive your healing, brother,
in Jesus' name,
Jesus Christ, brother, words, receive your healing, brother. Sister, receive your healing. Receive your healing, brother, from the Lord. Brother, by the Lord,
receive your healing.
In Jesus' name,
receive your healing.
Receive
the faith
in the name of Jesus Christ.
In
the name of Jesus Christ.
In
the name of Jesus Christ.
Is that all the one to be prayed for now?
കർത്താവായ യേശുവിന്റെ കരത്താൽ സഹോദരൻ വെയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അപേക്ഷ അനുവദിച്ചു തരാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബില്ലി പോൾ, നീ അനേകം കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ സൗഖ്യത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. മഹാനായ വൈദ്യൻ സമീപത്താകുന്നു. സഹതപിക്കുന്നവനായ യേശു, ചായുന്ന ഹൃദയങ്ങളെ ഉത്സാഹിപ്പിക്കാൻ സംസാരിക്കുന്നവൻ, ഓ അവന്റെ ശബ്ദം കേൾക്കുക. ഒരുമിച്ച് പാടാം. സാറാഫുകളുടെ മാധുര്യ ഗാനം. മർത്യനാവുകളുടെ മാധുര്യ ഗാനം. ഏറ്റവും മാധുര്യ ആനന്ദ ഗീതം. ദൈവ ലോകത്തിൽ നിന്നും കൊണ്ടുവരപ്പെട്ട ഈ സ്നേഹമേറിയ ദമ്പതിമാരുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ അവരുടെ അപേക്ഷ സ്വീകരിക്കാനിടയാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ഈ സഹോദരിയുടെ മനസ്സിലുള്ള വ്യക്തിക്ക് ദൈവത്തിന്റെ ശക്തി ആ അപേക്ഷയുമായി പോയി സാധിച്ചു കൊടുക്കണമേ. അവളെ വിടുവിക്കണമേ. കർത്താവെ അനുവദിക്കണമേ. ആമേൻ. ദൈവമായ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഈ മനുഷ്യന്റെ അപേക്ഷ അനുവദിക്കണമേ. കർത്താവെ, എന്റെ പ്രാർത്ഥനയാൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഓ, ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്നു, അതായത് ഇന്ന് രാവിലെ ഇവിടെ കടന്നുവന്ന എല്ലാ വ്യക്തികളും ഈ ഭയങ്കരമായ അഭിഷേകത്തിനടിയിലായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ചില വലിയ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിനായി ശ്രമിക്കരുത്. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എളിമയേറിയ കാര്യങ്ങളെ വിശ്വസിക്കുന്നതിനായി ഓർക്കുക മാത്രം ചെയ്യുക.
We do not look
for something big.
But in Jesus' name,
ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചേർത്ത് പറയാം, എന്തെങ്കിലും വലിയ കാര്യത്തിന് വേണ്ടി നോക്കരുത്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ അവന്റെ വാഗ്ദത്തം ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് അതിനെ ഉറപ്പിക്കുന്നു, അത് അതിനെ സ്ഥിരപ്പെടുത്തുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.